Good evening, friends. It's a great privilege to be back here in the house of the Lord tonight, in the service, and still living on the...
സ്നേഹിതരെ, നിങ്ങൾക്ക് സന്ധ്യാവന്ദനം. ഇന്ന് രാത്രിയിൽ വീണ്ടും ദൈവത്തിന്റെ ആലയത്തിൽ ആരാധനയ്ക്കായി എത്തിച്ചേരാൻ സാധിച്ചത് ഒരു വലിയ സൌഭാഗ്യമായി ഞാൻ കരുതുന്നു. ഇന്ന് രാവിലത്തെ മന്നയാൽ നാം ഇപ്പോഴും ജീവിക്കുകയും അവന്റെ മഹത്തായ സാന്നിധ്യം മൂലം നമ്മുടെ ആത്മാക്കൾ മഹത്തായി അനുഗ്രഹിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഏഴ് സഭാകാലങ്ങൾക്കും ഏഴ് മുദ്രകൾക്കും ഇടയിലുള്ള വിടവ് എന്ന വിഷയത്തിൽ കൂടി നാം ആരംഭിക്കുകയാണ്. ഇന്നുച്ച സമയം ഞാനൊരു സുഹൃത്തിനോട് സംസാരിക്കുകയായിരുന്നു. കർത്താവ് അനുവദിക്കുന്ന പക്ഷം ഈ വേനൽക്കാലത്ത് അവൻ എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലേക്ക് പോകാതെ തിരികെ വരാൻ ഒരവസരം ലഭിച്ചാൽ അവസാനത്തെ ഏഴ് കാഹളങ്ങളെക്കുറിച്ച് പ്രസംഗിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവയെല്ലാം അന്യോന്യം ബന്ധപ്പെട്ടിരിക്കുന്നു. അതിനുശേഷം അവിടെ അവസാനത്തെ ഏഴ് ബാധകളും ഇതിലായിരിക്കുന്നു. ഇവയെല്ലാം തമ്മിൽ ഒന്നായി കൂടിക്കലർന്നിരിക്കുകയും നാം ഇതോടൊപ്പം മുമ്പോട്ട് പോകുമ്പോൾ ഈ കാര്യങ്ങൾ കാണുന്നതുമാണ്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ നാം ഒരുവിധം ശാന്തരായിരിക്കുമ്പോൾ എന്റെ പ്രസംഗം ഇന്ന് രാത്രി അല്പം ദീർഘിച്ചേക്കാനിടയുണ്ട്. ഞാനിവിടെ എത്തിയ ഉടൻ തന്നെ ഫീനിക്സിൽ ഞാൻ വളരെയധികം പ്രസംഗങ്ങൾ നടത്തിയിരുന്നു. ഒരു വട്ടം പോലും എനിക്ക് ഒരിക്കലും ഒരു തൊണ്ടയടപ്പുണ്ടായിട്ടില്ല. നോക്കൂ, അത് ശരിയാണ്. ഓ ദൈവമേ, ഞാൻ എത്രയധികം കഠിനമായി അവിടെ പ്രസംഗിച്ചിരുന്നു. ഒരു വട്ടം പോലും തൊണ്ടയടപ്പുണ്ടാകാതെ 27 പ്രസംഗങ്ങൾ അവിടെ നടത്തിയിരുന്നതായി ഞാൻ കരുതുന്നു. എന്നാൽ ഇവിടുത്തെ കാലാവസ്ഥയാണ് കുഴപ്പം ചെയ്യുന്നത്. ഇതൊരു താഴ്വരയായതിനാൽ ഇവിടെ കാലാവസ്ഥ മോശമാകുന്നു. ഇതൊരു മോശമായ കാലാവസ്ഥയായിട്ട് ആരോഗ്യത്തിന് ചേർന്നതല്ല. ഞാൻ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഇത് മോശമായ കാലാവസ്ഥയാകുന്നു. ഇവിടെ പ്രസംഗിക്കുന്ന ഏതൊരു പ്രാസംഗികനും തുടക്കത്തിൽ തന്നെ ഒരു തൊണ്ടയടപ്പ് അനുഭവപ്പെടും. ഒരിക്കൽ എന്റെ ഒരു സ്നേഹിതനായ ഡോക്ടർ എന്റെ തൊണ്ടയ്ക്ക് എന്താണ് കുഴപ്പമെന്ന് പരിശോധിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ല എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ ശബ്ദതളകളിൽ തഴമ്പ് പിടിച്ചിരിക്കുന്നു, അത് തുടർച്ചയായി പ്രസംഗിക്കുന്നത് കൊണ്ടാണ് എന്ന് പറഞ്ഞു. കൊള്ളാം, നിങ്ങൾക്കറിയാമോ, എനിക്ക് അദ്ദേഹം പറഞ്ഞത് ഇഷ്ടപ്പെട്ടു. അത് പ്രസംഗത്തെ ബാധിക്കുന്ന കാര്യമായിരിക്കുന്നിടത്തോളം അതെനിക്ക് നന്നായി അനുഭവപ്പെടുന്നതിനിടയാക്കി. അത് ദൈവരാജ്യത്തിനു വേണ്ടി പ്രസംഗിക്കുന്നതിന് നന്നായ കാര്യമാകുന്നു. ഇപ്പോൾ പൌലോസ് തന്റെ ശരീരത്തിൽ തനിക്ക് ലഭിച്ചിരുന്ന അടികളാൽ യേശുക്രിസ്തുവിന്റെ അടയാളം വഹിച്ചിരുന്നതുപോലെ നമുക്ക് വഹിക്കാൻ കഴിഞ്ഞില്ല എന്നിരിക്കാം. എന്നാൽ നമ്മുടെ പ്രസംഗങ്ങളാലും തെറ്റിനെതിരായി ഉയർത്തുന്ന ശബ്ദത്തിനാലും നമുക്കൊരടയാളം നമ്മുടെ തൊണ്ടയിൽ വഹിക്കുവാൻ കഴിഞ്ഞിരിക്കും. അതുകൊണ്ട് വിശേഷിച്ചും ഈ സമയം വരെയും അടിയേൽക്കേണ്ടതായ ഒരു ആവശ്യം ഇതുവരെയും നമുക്കുണ്ടായിട്ടില്ല എന്നുള്ളതിൽ നാം ദൈവത്തോട് നന്ദിയുള്ളവരാകുന്നു. ഇവിടെ സന്നിഹിതരായിട്ടുള്ളവരിൽ എത്ര പേർ ശ്രീമാനെ ഇത് തന്നെയോ സമയം എന്ന എന്റെ സന്ദേശം വായിച്ചവരായിട്ടുണ്ട്, അല്ലെങ്കിൽ എത്ര പേർ കേട്ടിട്ടുണ്ട് അത് ശ്രീമാനെ ഇത് തന്നെയോ ആ സമയം എന്ന സന്ദേശമാകുന്നു? അതെന്നെ സ്വല്പമൊന്ന് അലട്ടിയിരുന്നു. നിങ്ങളത് കേട്ടിട്ടില്ലെങ്കിൽ എങ്ങനെയെങ്കിലും, അല്ലെങ്കിൽ ഏത് രീതിയിലെങ്കിലും ആ ടേപ്പുകൾ വാങ്ങി കേട്ടിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതെന്നെ വല്ലാതെ അലട്ടിയിരുന്നു. യോഗം തുടങ്ങുന്നതിന് മുമ്പേ ഞാനിത് പറയാൻ ആഗ്രഹിക്കുന്നു. ഏകദേശം ഒരാഴ്ചയ്ക്ക് മുമ്പ്, അല്ലെങ്കിൽ 10 ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ വളരെ മാനസിക അസ്വസ്ഥതയിലായിരുന്നു. യോഗങ്ങളോ അല്ലെങ്കിൽ മറ്റെന്ത് തന്നെയോ എടുക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നില്ല. കാരണം എന്തായിരുന്നുവെന്ന് എനിക്കറിയില്ലായിരുന്നു. എന്തോ മോശമായത് സംഭവിക്കാൻ പോകുന്നതുപോലെ അത് കാണപ്പെട്ടിരുന്നു. അതെന്തായിരുന്നുവെന്ന് എനിക്കറിയില്ലായിരുന്നു. അതിനാൽ ഒരു ദിവസം അതിരാവിലെ ഞാൻ സബീനോ കാനിയനിലേക്ക് പോകുന്നതിനായി എഴുന്നേറ്റു. അതെന്റെ വീട്ടിൽ നിന്നും 30 അല്ലെങ്കിൽ 40 മിനിറ്റ് വണ്ടി ഓടിച്ചു പോകാനുള്ള ദൂരമേ ഉണ്ടായിരുന്നുള്ളൂ. സബീനോ കാനിയിൽ നിന്നും പർവ്വതനിരയുടെ മുകളിലേക്ക് 30 മൈൽ നീളമുള്ള ഒരു വഴി കൂടി ഉണ്ടായിരുന്നു. അതൊരു വിചിത്രമായ ദേശമാകുന്നു. എനിക്കിവിടെ ഈ മരുഭൂമിയിൽ 80-90 ഡിഗ്രി ചൂടുണ്ടായിരിക്കുകയും അടുത്ത 30 മിനിറ്റിനുള്ളിൽ ആ പർവ്വതനിരയുടെ മുകളിൽ 8 അടി കനത്തിൽ മഞ്ഞുകട്ടയായിരിക്കും. ഈ അടുത്ത സമയത്ത് ഞങ്ങൾ ഫീനിക്സിലായിരുന്നു. അവിടെ 20-28 ഡിഗ്രി ചൂടായിരുന്നു. അവിടെ നീന്തൽ കുളങ്ങൾ ജനങ്ങൾക്ക് നീന്തി കുളിക്കുന്നതിന് വേണ്ടി ചൂടാക്കിയിരുന്നു. അവിടെ നിന്നും ഏകദേശം 40 മിനിറ്റ് നേരം കാർ ഓടിച്ചു പോയാൽ ഫ്ലാഗ് സ്റ്റാഫ് എന്ന സ്ഥലത്ത് 0-40 ഡിഗ്രി തണുപ്പാകുന്നു. നോക്കൂ, അതാണ് തണുപ്പ് സ്ഥലങ്ങളും ഉഷ്ണപ്രവാഹ സ്ഥലങ്ങളും തമ്മിലുള്ള വ്യത്യാസം. കൂടാതെ ഈ സ്ഥലങ്ങൾ കാസരോഗ പീഡിതർക്കും മറ്റും വളരെ ആരോഗ്യപ്രദമാണ്. അങ്ങനെ ഇപ്പോൾ ഞാൻ കാനിയനിൽ ചെന്ന് എനിക്ക് കയറാൻ കഴിയാമെന്നിടത്തോളം ഉയരത്തിലേക്ക് ഞാൻ കയറിപ്പോയി. അവിടെ ഒരിടത്ത് ഇരുന്നുകൊണ്ട് ഇതിന്റെ എല്ലാം അർത്ഥം എന്താണെന്ന് ഞാൻ കർത്താവിനോട് ചോദിച്ചു. ഞാൻ ആകെ അസ്വസ്ഥതയിലായിരുന്നിട്ട് എന്ത് ചെയ്യണമെന്ന് എനിക്ക് തന്നെ അറിഞ്ഞുകൂടായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ വിചിത്രമായ ഒരു കാര്യം സംഭവിച്ചു. ഞാൻ നിങ്ങളോട് ആത്മാർത്ഥതയുള്ളവനായിരിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഉറങ്ങിപ്പോയിരിക്കാനിടയുണ്ട്. അത് ഞാനൊരു വിവശതയിലായപ്പോലെ ആയിരിക്കാനിടയുണ്ട്, അല്ലെങ്കിൽ ഒരു ദർശനത്തിലായിരുന്നതുപോലെ ആയിരിക്കാനിടയുണ്ട്. അതേറെക്കുറെ ഒരു ദർശനമായിരുന്നു എന്ന് വിശ്വസിക്കുന്നതിനോട് ഞാൻ അനുകൂലിക്കുന്നു. അതായത് എന്റെ കൈകൾ ഇപ്രകാരം നീട്ടിക്കൊണ്ട് ഞാൻ പറഞ്ഞു, കർത്താവേ, ആ സ്ഫോടനത്തിന്റെ അർത്ഥം എന്തായിരുന്നു? ആ ഏഴ് ദൈവദൂതന്മാരുടെ പിരമിഡിന്റെ രൂപത്തിലുള്ള സഞ്ചയം എന്നെ ആ സ്ഥലത്ത് നിന്ന് പൊക്കിയെടുത്ത് കിഴക്ക് ദിക്കിലേക്ക് പോയിരുന്നതിന്റെ അർത്ഥം എന്തായിരുന്നു? ഞാൻ അങ്ങനെ അവിടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നപ്പോൾ എന്തോ ചില കാര്യം സംഭവിക്കുകയുണ്ടായി. അപ്പോൾ എന്തോ ഒന്ന് എന്റെ കൈയിൽ വന്ന് പതിച്ചു. ഇപ്പോൾ ആത്മീയ കാര്യങ്ങളെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ലെങ്കിൽ ഇത് വളരെ വിചിത്രമായി തോന്നാനിടയുണ്ട് എന്നെനിക്കറിയാം. എന്നാൽ എന്തോ ഒന്ന് എന്റെ കൈയിൽ വന്ന് പതിച്ചു. അതെന്താണെന്ന് ഞാൻ നോക്കിയപ്പോൾ അതൊരു വാൾ ആയിരുന്നു. അതിന്റെ കൈപ്പിടി മുത്തുകൊണ്ടുണ്ടാക്കിയതായിരുന്നു. അത് ഞാൻ കണ്ടിട്ടുള്ളതിലും വെച്ച് ഏറ്റവും മനോഹരമായ മുത്തുകളായിരുന്നു. അതിന്റെ കൈപ്പിടിയുടെ രക്ഷാഭാഗം, അത് അവർ ദ്വന്ദ്വയുദ്ധം ചെയ്യുമ്പോൾ കൈയിൽ കുത്തുകൊള്ളാതിരിക്കുന്നതിനു വേണ്ടി നിങ്ങളുടെ കൈകളെ സംരക്ഷിക്കുന്നതിനാണെന്ന് ഞാൻ ഊഹിക്കുന്നു. അത് സ്വർണം കൊണ്ടുണ്ടാക്കിയതായിരുന്നു. ഈ കുത്തുന്ന വാളിന്റെ വായ്ത്തല അധികം നീളമുള്ളതായിരുന്നില്ല, എന്നാൽ അത് വളരെ മൂർച്ചയേറിയതായിരുന്നു. അത് തിളങ്ങുന്ന വെള്ളി കൊണ്ടുള്ളതായിരുന്നു. അത് ഞാൻ കണ്ടിട്ടുള്ളതിലും വെച്ച് ഏറ്റവും മനോഹരമായ വസ്തുവായിരുന്നു. അതിന്റെ കൈയിൽ ശരിക്ക് യോജിച്ചതായിരുന്നു. ഞാനത് പിടിച്ചുകൊണ്ട് അവിടെ നിൽക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു, ഇത് മനോഹരമായിരിക്കുന്നില്ലേ? ഞാൻ അതിലേക്ക് ഉറ്റുനോക്കി. എന്നിട്ട് ഞാൻ ചിന്തിക്കുകയുണ്ടായി, നിങ്ങൾക്കറിയാമോ, ഒരു വാളിനെ എനിക്കെപ്പോഴും ഭയമായിരുന്നു. വാളുകൾ ഉപയോഗിക്കാത്ത ഒരു കാലത്താണ് നാം ജീവിക്കുന്നത് എന്നതിൽ ഞാൻ സന്തോഷിച്ചിരുന്നു. കാരണം ഒരു കത്തി തന്നെ എനിക്ക് പേടിയായിരുന്നു. അതുകൊണ്ട് ഞാൻ ഓർത്തു, ഇതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? അങ്ങനെ ആ വാൾ എന്റെ കൈയിൽ പിടിച്ചുകൊണ്ട് ഞാൻ നിൽക്കുമ്പോൾ എവിടെ നിന്നോ ഒരു ശബ്ദം എന്നോട് പറഞ്ഞു, അത് രാജാവിന്റെ വാളാകുന്നു. അതിനുശേഷം അതെന്നെ വിട്ടുപോയി. കൊള്ളാം, അത് രാജാവിന്റെ വാളാണ് എന്നതിന്റെ അർത്ഥം എന്താണ് എന്ന് ഞാൻ ആശ്ചര്യപ്പെട്ടു. കൂടാതെ ഞാൻ ഓർത്തു, ഒരു രാജാവിന്റെ വാളാകുന്നു എന്നത് പറഞ്ഞിരുന്നെങ്കിൽ എനിക്കത് മനസ്സിലാക്കാമായിരുന്നു. എന്നാൽ അത് രാജാവിന്റെ വാളാകുന്നു എന്നാണ് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് എനിക്കത് ശരിയായി മനസ്സിലായില്ല എന്നിരിക്കാം. എന്നാൽ ഞാൻ ഓർത്തു, രാജാവായി ഒരുവൻ മാത്രമേ ഉള്ളൂ, അത് ദൈവമാകുന്നു. അവന്റെ വാൾ ഇരുവായ്ത്തരയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതാകുന്നു. നോക്കൂ, നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ മനസ്സിലായില്ലേ? കൂടാതെ ഞാൻ ഓർത്തു, വാളുകൊണ്ടുള്ള ദ്വന്ദ്വയുദ്ധത്തിൽ എനിക്കതിനെക്കുറിച്ച് ഒരു വാക്കുപോലും അറിഞ്ഞുകൂടാ. അല്ലെങ്കിൽ ദ്വന്ദ്വയുദ്ധത്തിന്റെ തത്വം എന്താണെന്ന് പോലും ഞാൻ മനസ്സിലാക്കുന്നില്ല. എന്നാൽ എന്റെ ഏറ്റവും നല്ല അറിവിനനുസരിച്ച് കത്തി തമ്മിൽ അന്യോന്യം പയറ്റുന്നതാണ്. അതിനുശേഷം ഈ വാൾ പയറ്റലിന്റെ അവസാനം വാളുകൾ തമ്മിൽ ഇപ്രകാരം പൂട്ടിലാകുകയും പിന്നെ അത് ദ്വന്ദ്വയുദ്ധത്തിലെ പോരാളിയുടെ ശക്തിയെ ആശ്രയിച്ചുമിരിക്കുന്നു. അതെന്തുകൊണ്ടാണെന്നാൽ അവന്റെ വാൾ എന്റെ നെഞ്ചിനു നേരെയും എന്റെ വാൾ അവന്റെ നെഞ്ചിനു നേരെയും ചൂണ്ടിയിരിക്കുകയാണ്. എന്നാൽ അന്യോന്യമുള്ള വാൾ പയറ്റിൽ ഇത് കത്രിക പൂട്ടിലായിരിക്കുകയാണ്. അതിനുശേഷം അവർ വീണ്ടും തമ്മിൽ പയറ്റുകയും വാളുകൾ തമ്മിൽ ഒരുമിച്ച് ഇതുപോലെയാകുകയും ചെയ്യുന്നു. അങ്ങനെ ആർക്ക് മറ്റേ ആളിന്റെ വാളിനെ തള്ളി താഴ്ത്തുവാൻ കഴിയുന്നുവോ അവന്റെ വാൾ മറ്റേ ആളിന്റെ നെഞ്ചിനു നേരെ ചൂണ്ടുവാൻ കഴിയും. അതുകൊണ്ട് വചനം വാളായിരിക്കെ വിശ്വാസമാകുന്ന കരുത്തുള്ള കൈ തന്നെ അതിനെ ശത്രുവിന്റെ നെഞ്ചിനു നേരേക്ക് കൊണ്ടുവരുന്നതിനാവശ്യമായിരിക്കുന്നു. ഇപ്പോൾ ഈ കാര്യങ്ങളെക്കുറിച്ച് യാതൊന്നും അറിയാതെ എന്നാൽ അവരിൽ നിന്ന് എനിക്ക് ലഭിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് പറയാൻ കഴിയും. അത് ഞാൻ നിങ്ങളോട് പറഞ്ഞുവരിക്കുന്നു. അതിനാൽ നിങ്ങൾക്കത് അറിയാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ കർത്താവ് തന്നെ പിതാവിൽ നിന്ന് തനിക്ക് ലഭിച്ചിട്ടുള്ളതെല്ലാം ഒന്നുപോലും മറച്ചുവെക്കാതെ അവൻ പറഞ്ഞു എന്നവൻ പറയുന്നില്ലേ? അതുകൊണ്ട് ഈ കാര്യങ്ങൾ വെളിപ്പെട്ടു വരുന്ന പ്രകാരം നാം അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ വിവേകമുള്ളവരായി വാസ്തവമായും പ്രാർത്ഥനയോടെ കൂടിയിരിക്കുമെങ്കിൽ ചില കാര്യങ്ങൾ താമസിയാതെ തന്നെ നിങ്ങൾക്ക് ഗ്രഹിക്കുവാൻ കഴിയും എന്നെനിക്ക് തീർച്ചയാണ്. കാരണം എന്തോ ചില കാര്യങ്ങൾ ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ ആശിക്കുന്നു. ഇപ്പോൾ ഈ പുസ്തകത്തിന്റെ നമുക്കെല്ലാവർക്കും ഈ പുസ്തകത്തിന്റെ അഞ്ചാം അധ്യായത്തിലേക്ക് തിരിക്കാം. ഈ പുസ്തകത്തെ യേശു ക്രിസ്തുവിന്റെ വെളിപാട് പുസ്തകം എന്ന് വിളിക്കപ്പെടുന്നു. ഇപ്പോൾ നാളെ രാത്രിയിൽ ഒന്നാമത്തെ മുദ്രയാകുന്നു. അത് ആദ്യത്തെ നാല് മുദ്രകൾ തുറക്കപ്പെടുന്നതാണ്. നാല് കുതിരസവാരിക്കാർ ഓരോ മുദ്രകളിലും കൂടെ ഭൂമിയുടെ മേൽ പതിക്കുന്നതാണ്. അതിനുശേഷം അത് അത്രയും ദീർഘമേറിയതല്ലെങ്കിൽ നമുക്ക് തിങ്കൾ, ചൊവ്വ, ബുധൻ ഏകദേശം വ്യാഴാഴ്ചയോടെ നമുക്കത് തീർക്കാവുന്നതാണ്. അത് കഴിഞ്ഞ് ആറാമത്തെ, അഞ്ചാമത്തെയും ആറാമത്തെയും ഏഴാമത്തെ മുദ്ര അവ ഒരുപക്ഷെ ദീർഘമേറിയവയായിരിക്കും. അതുകൊണ്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് വിശ്രമിക്കുന്നതിനുവേണ്ടി വളരെ കുറച്ച് സമയമേ തന്നിരിക്കാനിടയുണ്ടാകുകയുള്ളൂ. നമുക്കിവിടെയുള്ള ഈ ആഴ്ചയിലെ രാത്രി യോഗങ്ങൾ 7 മണിക്ക് തന്നെ തുടങ്ങുന്നതിനായി നാം ഉന്നം വയ്ക്കുന്നതായി ഞാൻ കരുതുന്നു. ഞാൻ പ്രസംഗവേദിയിൽ കൃത്യം 7:30 എത്തിയിരിക്കും. അത് നമ്മെ അർദ്ധരാത്രിയോടുകൂടി ആരാധന അവസാനിപ്പിച്ച് പുറത്തു പോകുന്നതിനിടയാക്കും. ഇന്ന് രാവിലെ 1 മണിക്കൂർ കൂടുതൽ സമയം ഞാൻ എടുത്തിരുന്നു. അത് ഞാൻ അർത്ഥമാക്കിയിരുന്നില്ല. അതെപ്പോഴാണ് ഞാൻ അറിയുന്നില്ല. കാരണം ആദ്യത്തെ കുതിര സവാരിക്കാരന് എന്താണെന്ന് എനിക്കറിയില്ല. രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയും അഞ്ചാമത്തെയും അല്ലെങ്കിൽ ആറാമത്തെയും ഏഴാമത്തെയും മുദ്രയെക്കുറിച്ച് എനിക്കറിയില്ല. ഈ നിമിഷം വരെയും എനിക്ക് യാതൊന്നും അറിയില്ല. ഞാൻ അവനിൽ ആശ്രയിക്കുക മാത്രം ചെയ്യുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ കൃപയാൽ നിങ്ങളെ സഹായിക്കുന്നതിനായി വിശ്രമിക്കുകയും നിങ്ങളത് ആഴമായി ഗ്രഹിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു. ദർശനങ്ങൾ അത് വെളിപ്പെടുത്തുവാൻ ദൈവം അനുമതി നൽകാതെ അത് വെളിപ്പെടുത്താൻ കഴിയില്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ. എത്രയോ വട്ടം ഞാൻ ഇപ്രകാരം പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഒരു വീട്ടിലേക്ക് നിങ്ങൾ ചെല്ലുവീൻ, ഒരുപക്ഷേ ഒരു തൊപ്പി അവിടെ കിടപ്പുണ്ടായിരിക്കും. ഈ പറഞ്ഞ കാര്യം അതുപോലെ അവിടെ എത്തിച്ചേരാതെ ആ കുട്ടിക്ക് രോഗസൌഖ്യം കിട്ടുകയില്ല. എനിക്കവരോട് പറയാനോ എനിക്ക് അതെവിടെ എത്തിക്കാനോ കഴിയുകയില്ല. അത് മറ്റേതെങ്കിലും ഒരു രീതിയിൽ അവിടെ എത്തിയിരിക്കണം. മറ്റാരെങ്കിലും അതെടുത്ത് അവിടെ എത്തിച്ചിരിക്കണം. അങ്ങനെ എല്ലാ കാര്യങ്ങളും ക്രമത്തിലായതിനു ശേഷമേ അത് വെളിപ്പെട്ടിരിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് നമുക്കിപ്പോൾ പ്രാർത്ഥനയിലായിരിക്കാം. ഇപ്പോൾ ഈ പുസ്തകത്തെ സമീപിക്കുന്നതിന് മുമ്പായി നമ്മുടെ തലകളെ വണങ്ങി നമുക്ക് അവനോട് സംസാരിക്കാം. കർത്താവായ യേശുവെ, ഞങ്ങൾ എല്ലാ രീതിയിലും അയോഗ്യരാകുന്നു. കർത്താവ്, ഏറ്റവും പരിശുദ്ധമായ നാഴികയിൽ ആത്മാക്കൾ കാലത്തിന്റെ ലക്ഷ്യത്തിലേക്ക് നോക്കിയിരിക്കുമ്പോൾ നിന്നോട് അപേക്ഷിക്കാതെ ഈ വിശുദ്ധ പുസ്തകത്തെ സമീപിക്കുവാൻ ഞങ്ങൾക്ക് യാതൊരു കാരണവശാലും ഞങ്ങൾ ശ്രമിക്കുകയില്ല. ഈ പുസ്തകത്തെ വെളിപ്പെടുത്തുവാൻ കഴിയുന്നവൻ നീ ഒരുവൻ മാത്രമായിരിക്കെ അവിടുന്ന് ഇപ്പോൾ മുൻപോട്ട് കടന്നുവന്ന് അങ്ങയുടെ ദാസന്റെ ദുർബലമായ ഈ പ്രയത്നത്തെ അനുഗ്രഹിക്കണമേ. പ്രസംഗിക്കപ്പെടുന്ന വചനത്തെ നീ അനുഗ്രഹിക്കണമേ. ആത്മാവിന്റെ ശക്തിയോടെ അത് പോകുവാൻ ഇടയാക്കണമേ. നീതിക്ക് വേണ്ടിയും ദൈവഹിതം അറിയുന്നതിനു വേണ്ടിയും വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവരുടെ ആത്മീയ ഭൂമിയിൽ ഈ വചനം ചെന്ന് വീണ് അതിന്റേതായ ഫലം പുറപ്പെടുവിക്കുന്നതിനിടയാക്കണമേ. കർത്താവെ, ഇതനുവദിച്ചു തരണമേ. എല്ലാ സ്തുതിയും അവിടുത്തേക്കുള്ളതാകുന്നു. വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ അവർക്ക് വേണ്ടതായ ഭക്ഷണവും പാനീയവും നിന്റെ വചനത്തിൽ നിന്നും കണ്ടെത്തുവാനിടയാക്കണമേ. വെളിപാടിന്റെ ദാതാവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, ആമേൻ. നാം ഇപ്പോൾ അഞ്ചാമത്തെ അധ്യായത്തിലേക്ക് തിരിക്കാൻ പോകുകയാണ്. ഇപ്പോൾ ഇത് ഏഴ് മുദ്രകളല്ല, ഇത് ഏഴ് സഭാകാലങ്ങൾക്കും ഏഴ് മുദ്രകൾക്കും ഇടയ്ക്കുള്ള വിടവാകുന്നു. ഇപ്പോൾ ആറാം അധ്യായം കൂടെ ഉണ്ടായിരിക്കുന്നു. ഈ വെളിപാട് പുസ്തകത്തിൽ നാലാം അധ്യായം കൂടെ ഉണ്ടായിരിക്കുന്നു എന്ന് പറയുന്നതാണ് ശരി. അതിൽ സഭ എടുത്തുകൊള്ളപ്പെട്ടതിനു ശേഷം സംഭവിക്കുന്ന ചില കാര്യങ്ങളെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതായത് വെളിപാടിന്റെ മൂന്നാം അധ്യായത്തിൽ സഭ എടുക്കപ്പെടുകയും വെളിപാട് പുസ്തകത്തിന്റെ പത്തൊമ്പതാം അധ്യായം വരെ സഭ തിരികെ വരുന്നതുമില്ല. ആ കാരണത്താൽ സഭ മഹാകഷ്ടകാലത്തെ അതിജീവിക്കുന്നു. ഈ വസ്തുത ഞാൻ സംസാരിച്ചിട്ടുള്ള വളരെയധികം വേദപുസ്തക ഉപദേഷ്ടാക്കളുടെ അഭിപ്രായത്തിന് വിപരീതമാണെന്ന് എനിക്കറിയാം. എന്നാൽ ഞാൻ അവരോട് വിയോജിക്കുന്നതിന് അർത്ഥമാക്കുന്നില്ല. ഞാൻ നിങ്ങളുടെ സഹോദരനായിരിക്കാൻ അർത്ഥമാക്കുന്നു. എന്നാൽ എനിക്കത് കാണാൻ കഴിയുന്ന രീതിയിൽ തന്നെ ഞാനത് പഠിപ്പിച്ചിരിക്കണം. അങ്ങനെ ഞാൻ ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ എനിക്കത് തമ്മിൽ ഒരുമിച്ചാക്കാൻ കഴിയുകയില്ല. നിങ്ങളത് മനസ്സിലാക്കുക. അതുകൊണ്ടിപ്പോൾ അത് മഹാകഷ്ടത്തിന് മുമ്പേ പോയാലും മഹാകഷ്ടത്തിന് ശേഷം പോയാലും ഞാൻ അതോടൊപ്പം പോകാൻ ആഗ്രഹിക്കുന്നു. അതാണ് മുഖ്യമായ കാര്യം. അതുകൊണ്ട് ഈ കാര്യങ്ങൾ ഞാൻ ശരിയാണെന്ന് കരുതുകയാണ്. കാരണം വിദ്യാഭ്യാസമില്ലാത്ത ഞാനിത് താരതമ്യപ്പെടുത്തുകയാണ്. ഞാനിത് എന്താകുന്നു എന്ന് പഴയ നിയമത്തിൽ നോക്കിക്കാണുന്നു. അത് പുതിയ നിയമത്തിന്റെ നിഴലായിരിക്കെ പുതിയത് എന്താകുന്നു എന്നുള്ളതിനെക്കുറിച്ച് ആശയം ലഭിക്കുന്നു. നോക്കൂ, അതിപ്രകാരമായിട്ട് നോഹ ജലപ്രളയത്തിന് മുമ്പ് തന്നെ പെട്ടകത്തിൽ കയറിയത് ഒരു മാതൃകയാകുന്നു. എന്നാൽ നോഹ പെട്ടകത്തിൽ കയറുന്നതിന് മുമ്പ് തന്നെ നോക്കൂ, ഹാനോക്ക് എടുക്കപ്പെടുകയുണ്ടായി. നോക്കൂ, അതെന്തെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പ് തന്നെയായിരുന്നു. കൂടാതെ ലോത്ത് സോദോമിൽ നിന്നും ഒരംശം പോലും ഉപദ്രവമോ നാശമോ സംഭവിക്കുന്നതിന് മുമ്പേ വിളിച്ചു പുറത്താക്കപ്പെട്ടിരുന്നു. എന്നാൽ അബ്രഹാം എല്ലാ സമയം അതിന് പുറത്തായിരുന്നു. നോക്കൂ, ഇത് മുൻകുറികളാകുന്നു.
We will read the first verse. I'll read the first two or three verses of it.
ഇപ്പോൾ നമുക്ക് അതിന്റെ ആദ്യത്തെ വാക്യം വായിക്കാം. ഞാൻ അതിന്റെ ആദ്യത്തെ രണ്ടോ മൂന്നോ വാക്യങ്ങൾ വായിക്കുന്നതാണ്. ഞാൻ സിംഹാസനത്തിൽ ഇരിക്കുന്നതിന്റെ വലം കൈയിൽ അകത്തും പുറത്തും എഴുത്തുള്ളതായി ഏഴ് മുദ്രയാൽ മുദ്രയിട്ട ഒരു പുസ്തകം കണ്ടു. ആ പുസ്തകം തുറപ്പാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും യോഗ്യൻ ആരുള്ളൂ എന്ന് അത്യുച്ചത്തിൽ ഘോഷിക്കുന്ന ശക്തനായ ഒരു ദൂതനെയും കണ്ടു. ആ പുസ്തകം തുറപ്പാനോ നോക്കുവാനോ സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും ആർക്കും കഴിഞ്ഞില്ല. എന്തൊരു പുസ്തകമാകുന്നു! പുസ്തകം തുറന്ന് വായിപ്പാനെങ്കിലും അത് നോക്കുവാനെങ്കിലും യോഗ്യനായി ആരെയും കാണായക കൊണ്ട് ഞാൻ ഏറ്റവും കരഞ്ഞു. നിങ്ങളിപ്പോൾ യോഗ്യതയെക്കുറിച്ചാണ് പറയുന്നത്. അത് നോക്കുവാൻ പോലും യോഗ്യനായി ഒരു മനുഷ്യനും ഒരിടത്തും ഉണ്ടായിരുന്നില്ല. അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട്, കരയണ്ട, യഹൂദാ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ പേരുമായവൻ പുസ്തകവും അതിന്റെ ഏഴ് മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ സിംഹാസനത്തിന്റെയും നാല് ജീവികളുടെയും നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട് അരക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. അതിനേഴ് കൊമ്പും സർവ്വഭൂമിയിലേക്ക് അയച്ചിരിക്കുന്ന ഏഴ് ദേവാത്മാക്കൾ ആയ ഏഴ് കണ്ണുമുണ്ട്. അവൻ വന്ന് സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലം കൈയിൽ നിന്നും പുസ്തകം വാങ്ങി. വെളിപാട് പുസ്തകത്തിന്റെ അഞ്ചാം അധ്യായത്തിന്റെ ഏഴാം വാക്യം വരെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് അല്പനേരത്തേക്ക് ഇവിടെ നിർത്താം. ഇപ്പോൾ നിങ്ങളിത് കുറിച്ചെടുക്കുന്നുവെങ്കിൽ ഏഴ് മുദ്രകളുടെ പുസ്തകം വെളിപാട് പുസ്തകത്തിൽ പത്താം അധ്യായത്തിലെ ഏഴിടിനാഥങ്ങളുടെ സമയത്താണ് വെളിപ്പെട്ടിരിക്കുന്നത്. നമുക്ക് വെളിപാട് പുസ്തകത്തിന്റെ പത്താം അധ്യായത്തിലേക്ക് ഒരു നിമിഷത്തേക്ക് തുറക്കാം. അതിനാൽ നാം അതിൽ കടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കും. ഇപ്പോൾ ഇത് അന്ത്യസമയത്താകുന്നു. കാരണം ശ്രദ്ധിക്കുക, ബലവാനായ മറ്റൊരു ദൂതൻ സ്വർഗത്തിൽ നിന്നിറങ്ങുന്നത് ഞാൻ കണ്ടു. അവൻ മേഘമൊടുത്തും തലയിൽ ആകാശവില്ല് ധരിച്ചും. നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അത് ക്രിസ്തുവാണ്. കാരണം അവനെ പഴയ നിയമത്തിൽ നിയമത്തിന്റെ ദൂതൻ എന്ന് വിളിക്കപ്പെട്ടിരുന്നു. അവനിപ്പോൾ നേരെ യഹൂദന്മാരുടെ അടുക്കിലേക്ക് വരികയാണ്. കാരണം സഭ സമാപിച്ചു കഴിഞ്ഞിരുന്നു. മനസ്സിലായോ? ശരി. അവന്റെ മുഖം സൂര്യനെ പോലെയും കാൽ തീത്തൂണ് പോലെയുമുള്ളവൻ. വെളിപാട് ഒന്നാം അധ്യായത്തിലെ ദൂതനെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അതേ കാര്യം തന്നെയാകുന്നു. ദൂതൻ എന്നാൽ ഒരു സന്ദേശവാഹകനാകുന്നു. അവൻ ഇസ്രായേലിന് സന്ദേശവാഹകനാകുന്നു. നോക്കൂ, സഭ മധ്യാകാശത്തിൽ എടുക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നോക്കൂ, അല്ലെങ്കിൽ മധ്യാകാശത്തിലേക്ക് എടുക്കപ്പെടാൻ തയ്യാറായിരിക്കുന്നു. അവൻ തന്റെ സഭയെ ചേർത്തുകൊള്ളുവാൻ വരികയാണ്. ഇപ്പോൾ ശ്രദ്ധിക്കുക, അവന്റെ കയ്യിൽ തുറന്ന ഒരു ചെറു പുസ്തകമുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ പുസ്തകം മൂടപ്പെട്ടും ഇവിടെ മുദ്രയിടപ്പെട്ടും ഇരുന്നിരുന്നു. എന്നാൽ ഇവിടെ അത് തുറക്കുന്നിരിക്കുന്നു. അത് തുറന്നു കഴിഞ്ഞിരിക്കുന്നു. അത് മുദ്രയിട്ടിരുന്ന സമയം തൊട്ട് നാം ഇന്ന് രാത്രിയിൽ അതിൽ കടക്കുകയാണ്. എന്നാൽ ഇപ്പോൾ പുസ്തകം തുറക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അവന്റെ കയ്യിലിരുന്ന ചെറു പുസ്തകം അത് തുറന്നിരുന്നു. ഓ, എപ്രകാരം സൂര്യനെ പോലെയും തീത്തൂണ് പോലെയും! ഒരു നിമിഷത്തേക്ക് നിൽക്കുക, ഞാനിത് വീണ്ടും എടുത്തിട്ട് വായിക്കട്ടെ. അവന്റെ വലം കൈയിൽ തുറന്ന ഒരു ചെറു പുസ്തകമുണ്ടായിരുന്നു. അവൻ വലങ്കാൽ സമുദ്രത്തിന്മേലും ഇടങ്കാൽ ഭൂമിമേലും വെച്ചു. സിംഹം അലറും പോലെ അത്യുച്ചത്തിൽ ആർത്തു. അവൻ യഹൂദാ ഗോത്രത്തിലെ സിംഹമാണെന്ന് നമുക്കറിയാം. ഇവിടെ അവൻ ഒരു കുഞ്ഞാടാകുന്നു. എന്നാൽ അവിടെ അവൻ ഒരു സിംഹമാകുന്നു. നോക്കൂ, ആർത്തപ്പോൾ ഏഴിടിയും നാദം മുഴക്കി. ഇപ്പോൾ യോഹന്നാൻ അവൻ എന്ത് കണ്ടിരുന്നുവോ അത് എഴുതുവാൻ ആജ്ഞ പ്രാപിച്ചിരുന്നു. അതുകൊണ്ട് അപ്പോസ്തോലനും പ്രവാചകനുമായ അവൻ അത് എഴുതുന്നതിനായി തന്റെ പേന എടുത്തു. ഏഴിടി നാദം മുഴക്കിയപ്പോൾ ഞാൻ എഴുതുവാൻ ഭാവിച്ചു. എന്നാൽ ഏഴിടി മുഴക്കിയത് എഴുതാതെ മുദ്രയിട്ടേക്ക എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. ഇപ്പോൾ അതെന്താണെന്ന് നമുക്കറിഞ്ഞുകൂടാ. അതിനെയും വെളിപ്പെടേണ്ടിയിരിക്കുന്നു. ആ ഇടിനാദങ്ങൾ എന്താണെന്നുള്ളത് തിരുവെഴുത്തിൽ എഴുതപ്പെട്ടിട്ടില്ല. സമുദ്രത്തിന്മേലും ഭൂമിമേലും നിൽക്കുന്നവനായി ഞാൻ കണ്ട ദൂതൻ വലം കൈ ആകാശത്തിലേക്ക് ഉയർത്തി. ഇപ്പോൾ ശ്രദ്ധിക്കുക, ഇനി കാലമുണ്ടാകയില്ല. ഏഴാമത്തെ ദൂതൻ കാഹളമുതുവാനിരിക്കുന്ന നാദത്തിന്റെ കാലത്ത് ദൈവത്തിന്റെ മർമ്മം അവൻ തന്റെ ദാസന്മാരായ പ്രവാചകന്മാർക്ക് അറിയിച്ചു കൊടുത്തതുപോലെ നിവൃത്തിയാകുമെന്ന് ആകാശവും അതിലുള്ളതും ഭൂമിയും അതിലുള്ളതും സമുദ്രവും അതിലുള്ളതും സൃഷ്ടിച്ചവനായി എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ ചൊല്ലി സത്യം ചെയ്തു. ശ്രദ്ധിക്കുക, ഈ വാക്യത്തിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. ഏഴാമത്തെ ദൂതൻ കാഹളമൂതുവാനിരിക്കുന്ന നാദത്തിന്റെ കാലത്ത് ദൈവത്തിന്റെ മർമ്മം അവൻ തന്റെ ദാസന്മാരായ പ്രവാചകന്മാർക്ക് അറിയിച്ചു കൊടുത്തതുപോലെ നിവൃത്തിയാകും. ഇപ്പോൾ ശ്രദ്ധിക്കുക, ഏഴ് മുദ്രകളാൽ മുദ്രയിടപ്പെട്ടിരിക്കുന്ന ഈ പുസ്തകത്തെക്കുറിച്ചുള്ള രഹസ്യം ഏഴാമത്തെ സഭാദൂതന്റെ സന്ദേശം പ്രസംഗിക്കപ്പെടുന്ന കാലത്ത് വെളിപ്പെടുത്തപ്പെടും. നോക്കൂ, ഏഴാമത്തെ ദൂതൻ കാഹളമൂതുവാനിരിക്കുന്ന സമയത്ത് ഇതാ ആ സന്ദേശങ്ങൾ ഇപ്പോൾ നമുക്ക് ടേപ്പിലും പുസ്തക രൂപത്തിലും എഴുതപ്പെട്ട് ലഭ്യമായിരിക്കുന്നു. ഇപ്പോൾ ആ സന്ദേശം കാഹളനാദം മുഴക്കുവാൻ തുടങ്ങുമ്പോൾ നോക്കൂ, ആ സമയത്ത് ദൈവത്തിന്റെ മർമ്മം നിവൃത്തിയാകും. ഇപ്പോൾ നാം ഇത് ശ്രദ്ധിച്ചിരിക്കണം, ദൈവത്തിന്റെ മർമ്മം അടങ്ങിയിരിക്കുന്ന ഈ പുസ്തകം ഏഴാമത്തെ ദൂതന്റെ സന്ദേശം കാഹളനാദം മുഴക്കുന്നതുവരെ വെളിപ്പെടുത്തപ്പെട്ടിരുന്നില്ല. ഇപ്പോൾ ഈ സൂചനകൾ മുദ്രകളെപ്പറ്റി പഠിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് എനിക്ക് തീർച്ചയാണ്. കാരണം ഇവയോരോന്നും തമ്മിൽ എല്ലാ രീതിയിലും ബന്ധപ്പെട്ടിരിക്കേണ്ടത് ആവശ്യമായിരിക്കണം. ഇപ്പോൾ ഇത് രഹസ്യമാണെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. കാരണം യാതൊരു മനുഷ്യനും ഒരിടത്തും അതിനെപ്പറ്റി യാതൊന്നും അറിഞ്ഞുകൂടാ. ദൈവം മാത്രം, യേശു ക്രിസ്തു മാത്രം അതറിയുന്നു. നോക്കൂ, എന്നാൽ ഇതൊരു പുസ്തകമാകുന്നു, ഒരു രഹസ്യമായ പുസ്തകമാകുന്നു, ഇത് വീണ്ടെടുപ്പിന്റെ പുസ്തകമാകുന്നു. അല്പസമയത്തിനുള്ളിൽ നാം അതിൽ കടക്കുന്നതാണ്. ഈ വീണ്ടെടുപ്പിന്റെ പുസ്തകത്തെ ആർക്കും ഇതുവരെ പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് നമുക്കിപ്പോൾ അറിയാം. ആറ് സഭകളുടെ കാലഘട്ടങ്ങളിൽ കൂടി അത് പരിശോധിച്ച് കണ്ടുപിടിക്കാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ അവസാനത്തെ കാലഘട്ടത്തിൽ ഏഴാമത്തെ ദൂതൻ തന്റെ രഹസ്യം വെളിപ്പെടുത്തുവാൻ തുടങ്ങുമ്പോൾ മറ്റുള്ള ഈ ആളുകൾ കണ്ടുപിടിക്കാൻ ശ്രമിച്ചിരുന്ന രഹസ്യങ്ങളുടെ അവശേഷിച്ചിരുന്ന ഭാഗങ്ങൾ മൊത്തമായി അവൻ സമാപിപ്പിക്കുന്നു. ഈ മർമ്മങ്ങൾ ദൈവത്തിൽ നിന്നും അവനത് ദൈവത്തിന്റെ വചനമായി ലഭിക്കുകയും അത് ദൈവത്തിന്റെ പരിപൂർണ വെളിപ്പാട് വെളിപ്പെടുത്തുകയും അപ്പോൾ ദിവ്യത്വവും അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തപ്പെടുകയും ചെയ്യുന്നു. എല്ലാ രഹസ്യങ്ങളും, സർപ്പത്തിന്റെ സന്തതി, അങ്ങനെ എല്ലാം വെളിപ്പെടുത്തപ്പെട്ടിരിക്കണം. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാനിത് കെട്ടിച്ചമച്ച് പറയുകയല്ല, ഇത് കർത്താവ് ഇപ്രകാരം അരുളി ചെയ്തതാകുന്നു. ഞാനത് തിരുവെഴുത്തിൽ നിന്ന് നിങ്ങളെ വായിച്ചു കേൾപ്പിച്ചിരിക്കുന്നു. ഏഴാമത്തെ ദൂതൻ കാഹളമൂതുവാനിരിക്കുന്ന നാദത്തിന്റെ കാലത്ത് ദൈവത്തിന്റെ മർമ്മം അവൻ തന്റെ വിശുദ്ധ പ്രവാചകന്മാർക്ക് അറിയിച്ചു കൊടുത്തതുപോലെ തന്നെ നിവൃത്തിയാകും. അത് ഈ ദൈവവചനം എഴുതിയ പ്രവാചകന്മാരാകുന്നു. ഏഴാമത്തെ സഭാകാലമായ അവസാനത്തെ സഭയുടെ കാലത്ത് ഈ കാഹളമൂതുവാനിരിക്കുന്ന നാദത്തിൽ മറ്റ് സഭാകാലങ്ങളിൽ കൂടി പരിശോധിച്ച് കണ്ടുപിടിക്കാൻ ശ്രമിച്ചിരുന്ന എല്ലാ രഹസ്യങ്ങളുടെയും അവശേഷിച്ചിരുന്ന ഭാഗങ്ങൾ തമ്മിൽ ഒത്തൊരുമിച്ച് സമാപിപ്പിക്കപ്പെട്ടിരിക്കും. മുദ്രകൾ തുറക്കപ്പെട്ട് മർമ്മങ്ങൾ വെളിപ്പെടുത്തപ്പെടുമ്പോഴാണ് ബലവാനായ മറ്റൊരു ദൂതൻ, സന്ദേശവാഹകനായ ക്രിസ്തു, തലയിൽ ആകാശവില്ല് ധരിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്നും ഇറങ്ങി തന്റെ കാൽ സമുദ്രത്തിന്മേലും ഭൂമിയുടെ മേലും വയ്ക്കുന്നത്. ഇപ്പോൾ ഓർക്കുക, അവന്റെ ഇറങ്ങിവരവിന്റെ സമയത്ത് ഏഴാമത്തെ ദൂതൻ ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കും. ഇത് യോഹന്നാൻ സ്നാപകൻ തന്റെ സന്ദേശം ജനങ്ങൾക്ക് കൊടുത്തിരുന്ന അതേ സമയത്ത് തന്നെയാണ് മസിഹ വന്നതുപോലെയാണ്. യോഹന്നാൻ അവനെ കാണുമെന്ന് അറിഞ്ഞിരുന്നു. കാരണം അവനെ പരിചയപ്പെടുത്താൻ പോകുന്നത് താനാണെന്ന് യോഹന്നാൻ അറിഞ്ഞിരുന്നു. തിരുവെഴുത്തിൽ നിന്നും മലാഖി 4 എഴുതപ്പെട്ടിരിക്കുന്ന പ്രകാരം യോഹന്നാനെ പോലെയുള്ള ഒരുവൻ, ഒരു ഏലിയാവ് ഉണ്ടായിരിക്കുമെന്നും ദൈവത്തിന്റെ വചനം അവന്റെ അടുക്കൽ എത്താൻ കഴിയുമെന്നും നാം മനസ്സിലാക്കുന്നു. അവൻ പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ ദൈവത്തിന്റെ എല്ലാ രഹസ്യങ്ങളെയും വെളിപ്പെടുത്തുകയും മക്കളുടെ വിശ്വാസത്തെ അപ്പസ്തോലിക പിതാക്കന്മാരുടെ വിശ്വാസത്തിലേക്ക് യഥാസ്ഥാനത്താക്കുകയും കഴിഞ്ഞുപോയ വിഭാഗീയ സഭാകാലങ്ങളിൽ കൂടി പരിശോധിച്ച് കണ്ടുപിടിക്കാൻ കഴിയാതിരുന്ന എല്ലാ മർമ്മങ്ങളെയും തിരികെ യഥാസ്ഥാനത്തേക്കുകയും ചെയ്യുമെന്ന് നാം മനസ്സിലാക്കുന്നു. ഇപ്പോൾ അങ്ങനെയാണ് തിരുവചനം പറയുന്നത്. തിരുവെഴുത്തിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതിനുവേണ്ടി ഞാൻ ഉത്തരവാദിയാകുന്നു. നോക്കൂ, ഇത് അപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു, അത് ശരിയാണ്. അതെന്ത് പറയുന്നുവോ അത് മാത്രമാകുന്നു. ഇപ്പോൾ ഏഴ് മുദ്രകളാൽ മുദ്രയിടപ്പെട്ടിരിക്കുന്ന ഈ പുസ്തകം വീണ്ടെടുപ്പിന്റെ മർമ്മമാകുന്നു എന്ന് നാം കാണുന്നു. ഇത് ദൈവത്തിന്റെ വീണ്ടെടുപ്പിന്റെ പുസ്തകമാകുന്നു. ഇപ്പോൾ ഈ ദൂതന്റെ കാഹളനാദത്തിന്റെ സമയത്ത് എല്ലാ മർമ്മങ്ങളും നിവൃത്തിയാക്കപ്പെട്ടിരിക്കണം. ഇപ്പോൾ ഇവിടെ ഇതാ ഭൂമിയിൽ ഏഴാമത്തെ സഭയുടെ ദൂതൻ നിൽക്കുന്നു. മറ്റൊരു ദൂതൻ, ബലവാനായ മറ്റൊരു ദൂതൻ ഇറങ്ങി വന്നിരിക്കുന്നു. നോക്കുക, ഈ ദൂതൻ ഭൂമിയിലുള്ള സന്ദേശവാഹകനായ ദൂതനാകുന്നു. എന്നാൽ ഇവിടെ ഇതാ സ്വർഗത്തിൽ നിന്നും ഒരാകാശവില്ലിന്റെ ഉടമ്പടി ധരിച്ചുകൊണ്ട് മറ്റൊരു ദൂതൻ ഇറങ്ങി വരുന്നു. ശ്രദ്ധിക്കുക, അത് ക്രിസ്തു ആയിരിക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ. ഇത് വെളിപാട് പുസ്തകത്തിന്റെ 1-ാം അധ്യായത്തിൽ 7 പൊന്നിലവിളക്കുകളുടെ മധ്യത്തിൽ പച്ചവില്ല് ധരിച്ച് കാഴ്ചയ്ക്ക് സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശനായി നിൽക്കുന്നവൻ എന്നതിനോട് കൃത്യമായും സമമാകുന്നു. ഇവിടെ ഇതാ അവൻ തിരികെ എത്തുകയും 10-ാം അധ്യായത്തിൽ അവന്റെ വരവിനോടുകൂടി ദൈവരഹസ്യങ്ങളെല്ലാം നിവൃത്തിയാക്കപ്പെടുകയും മുദ്രകൾ തുറക്കപ്പെടുകയും ചെയ്തതിനു ശേഷം ഇനി കാലമുണ്ടാകുകയില്ല എന്ന് പ്രഖ്യാപിക്കുന്നു. അവൻ പറഞ്ഞു, 7-ാമത്തെ ദൂതൻ കാഹളം ഊതുവാനിരിക്കുന്ന നാദത്തിന്റെ കാലത്ത് ദൈവത്തിന്റെ മർമ്മം നിവൃത്തിയാക്കപ്പെടുകയും പിന്നെ ദൂതൻ പ്രത്യക്ഷപ്പെടുന്നതിനുള്ള സമയമായിരിക്കും. നാം എവിടെയോ അതിനോട് വളരെ അടുത്തിരിക്കുന്നു. ശരിയാണ്. ഇപ്പോൾ ശ്രദ്ധിക്കുക, 7 മുദ്രകൾ ഈ പുസ്തകത്തിലെ മർമ്മങ്ങൾ രഹസ്യമായി പിടിച്ചിരിക്കുന്നു. ആ 7 മുദ്രകൾ മുദ്രയിട്ടിരിക്കുന്നത് എന്താണെന്ന് നാം കാണുന്നത് വരെ യഥാർത്ഥത്തിൽ ആ കാര്യങ്ങളെക്കുറിച്ച് നാം ഊഹിക്കുക മാത്രമാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണെന്നാൽ ഇന്ന് രാവിലെ സമയം എളിമയിൽ മറിഞ്ഞിരിക്കുന്ന ദൈവം എന്ന എന്റെ ചെറിയ സന്ദേശത്തിൽ ഞാൻ നിങ്ങളോടത് പറഞ്ഞിരുന്നു. നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ കാര്യം പരിപൂർണമായും യഥാർത്ഥമായും പരിശുദ്ധാത്മാവിനാൽ വെളിപ്പെടുത്തപ്പെടുകയും അതുപോലെ തന്നെ ന്യായീകരിച്ച് കാണിച്ചു തരികയും ചെയ്യുന്നില്ലെങ്കിൽ നാം ഈ കാര്യം കാണാതെ വിട്ടുപോകുമെന്നുള്ളത് തീർച്ചയാണ്. പ്രവാചകൻ എഴുന്നേറ്റ് നിങ്ങളോടൊരു കാര്യം അത് ഇപ്രകാരമാണെന്ന് പറയുകയും ദൈവം ആ കാര്യത്തെ അതുപോലെ ന്യായീകരിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ ആ കാര്യം നിങ്ങൾ മറന്നുകളഞ്ഞിരിക്കണം. മനസ്സിലായോ? പ്രവാചകന്റെ ഓരോ പ്രസ്താവനയെയും എല്ലാ കാര്യത്തിലും അത് ശരിയാണെന്ന് കാണിക്കുന്നതിനു വേണ്ടി ദൈവത്തിന് അത് ന്യായീകരിക്കേണ്ടത് ആവശ്യമാകുന്നു. നോക്കൂ, അതിനാൽ അവന്റെ മക്കൾ ആ കാര്യങ്ങൾ ശ്രദ്ധയോടെ വീക്ഷിക്കുകയും ജാഗ്രതയോടിരിക്കുകയും ചെയ്യും. ശ്രദ്ധിക്കുക, 7 മുദ്രകളുടെ പുസ്തകം മുദ്രയിടപ്പെട്ടിരിക്കുന്നു. നോക്കൂ, ഈ പുസ്തകം പരിപൂർണമായും മുദ്രയിടപ്പെട്ടതാകുന്നു. നിങ്ങളിത് കാണുന്നുണ്ടോ? 7 മുദ്രകൾ തുറക്കപ്പെടുന്നതുവരെ ഈ പുസ്തകം പരിപൂർണമായും മുദ്രയിടപ്പെട്ടിരിക്കുന്നു. ഇത് 7 മുദ്രകളാൽ മുദ്രയിടപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ അത് 7 ഇടനാദങ്ങളിൽ നിന്നും വ്യത്യസ്തമായതാകുന്നു. മനസ്സിലായോ? ഇത് പുസ്തകത്തിന്മേലുള്ള 7 മുദ്രകളാണ്. ഈ മുദ്രകൾ 7-ാമത്തെ ദൂതന്റെ സന്ദേശം പ്രസംഗിക്കപ്പെടുന്നതുവരെ തുറക്കപ്പെടുകയില്ല. നോക്കൂ, അതുകൊണ്ട് നാം അത് ഊഹിക്കുകയായിരുന്നു. എന്നാൽ യഥാർത്ഥമായ ദൈവിക വെളിപ്പാട് ആ കാഹളനാദത്തിങ്കൽ സത്യത്തെ പൂർണ്ണമായി വെളിപ്പെടുത്തി ന്യായീകരിച്ച് കാണിച്ചു തരും. അപ്രകാരമാണ് ദൈവത്തിന്റെ വചനം കൃത്യമായും അത് പറയുന്നത്. ദൈവത്തിന്റെ മർമ്മം അപ്പോൾ നിവൃത്തിയാകും. ഈ 7 മുദ്രകളുടെ പുസ്തകം ഓർക്കുക, വെളിപാട് പുസ്തകം 5-ാം അധ്യായത്തിൽ അടയ്ക്കപ്പെട്ടിരിക്കുകയും വെളിപാട് 10-ാം അധ്യായത്തിൽ തുറക്കപ്പെട്ട പുസ്തകമായി കാണപ്പെടുന്നു. അതെപ്രകാരം തുറക്കപ്പെട്ടു എന്നതിനെപ്പറ്റി ഈ പുസ്തകം എന്താണ് പറയുന്നതെന്ന് നാം ഇപ്പോൾ കാണാൻ പോവുകയാണ്. കുഞ്ഞാട് പുസ്തകം വാങ്ങി അതിന്റെ മുദ്ര പൊട്ടിച്ച് അത് തുറക്കുന്നതുവരെ അതിലുള്ള കാര്യങ്ങൾ വെളിപ്പെട്ടിരുന്നില്ല. കുഞ്ഞാട് മാത്രമായി ആ പുസ്തകം എടുക്കപ്പെടേണ്ടിയിരിക്കുന്നു. മനസ്സിലായോ? അതിലുള്ള കാര്യങ്ങൾ മറഞ്ഞിരുന്നു. ഇപ്പോൾ ഓർക്കുക, കുഞ്ഞാടിന് മാത്രമല്ലാതെ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള യാതൊരു മനുഷ്യനും മാർപാപ്പയോ ബിഷപ്പോ കർദിനാളോ സഭാ അധികാരിക്കോ അല്ലെങ്കിൽ അതാരായിരുന്നാലും ആ മുദ്രകൾ പൊട്ടിക്കുവാനും അല്ലെങ്കിൽ ആ പുസ്തകത്തിലുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തുവാനും കഴിഞ്ഞിരുന്നില്ല. നാം അത് പരിശോധിച്ചു നോക്കുകയും ഊഹിച്ചു നോക്കുകയും അതിന്മേൽ ഇടറിപ്പോകുകയും ആശ്ചര്യപ്പെടുകയും ചെയ്തിരിക്കുന്നു. ആ കാരണത്താലാണ് നാം എല്ലാവരും ഇതുപോലൊരു ആശയക്കുഴപ്പത്തിലായിരിക്കുന്നത്. എന്നാൽ ഈ വീണ്ടെടുപ്പിന്റെ പുസ്തകം കുഞ്ഞാടിനാൽ പരിപൂർണമായും തുറക്കപ്പെടുകയും നാം ജീവിക്കുന്ന ഈ അന്ത്യകാലത്ത് കുഞ്ഞാടിനാൽ അതിന്റെ മുദ്രകൾ പൊട്ടിക്കപ്പെടുകയും ചെയ്യുമെന്നുള്ള ദൈവിക വാഗ്ദത്തം ഇപ്പോൾ നമുക്കുണ്ടായിരിക്കുന്നു. കുഞ്ഞാട് പുസ്തകമെടുത്ത് അതിന്റെ മുദ്രകൾ പൊട്ടിക്കുന്നതുവരെ അതാർക്കും വെളിപ്പെടുത്തപ്പെടുകയില്ല. എന്തുകൊണ്ടാണെന്നാൽ ഓർക്കുക, ഈ പുസ്തകം സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ കയ്യിലാകുന്നു. കുഞ്ഞാട് വന്ന് സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലങ്കയിൽ നിന്നും പുസ്തകം വാങ്ങി. പുസ്തകം വാങ്ങി. ഓ, അത് വളരെ ആഴമേറിയതാകുന്നു. പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ നമുക്കതിന്റെ അർത്ഥം കണ്ടുപിടിക്കാൻ കഴിയുമെങ്കിൽ നമുക്ക് ശ്രമിക്കാം. നാം ഇപ്പോൾ അവനിൽ ആശ്രയിക്കുകയാണ്. നമുക്കത് പിന്നീട് കാണാൻ കഴിയും. ഇത് അന്ത്യകാലത്തായിട്ട് കാലം തീർന്നുകൊണ്ടിരിക്കുന്നു. യാതൊരു വിഭാഗീയ സഭയ്ക്കും ഇത് വ്യാഖ്യാനിക്കുന്നതിനുള്ള അവകാശമില്ല. യാതൊരു വ്യക്തിക്കും ഇത് വ്യാഖ്യാനിക്കുന്നതിനുള്ള അവകാശമില്ല. കുഞ്ഞാടാണ് അത് വ്യാഖ്യാനിക്കുന്നത്. കുഞ്ഞാടിന് മാത്രമേ അതിനെക്കുറിച്ച് സംസാരിക്കുന്നതിനും കുഞ്ഞാട് തന്നെ ആ വചനത്തെ ജീവങ്കലേക്ക് കൊണ്ടുവന്ന് വെളിപ്പെടുത്തി ന്യായീകരിച്ച് കാണിക്കുന്നു. മനസ്സിലായോ? കൃത്യമായും. ശ്രദ്ധിക്കുക, ഈ പുസ്തകം സഭാകാലങ്ങളും വിഭാഗീയ സഭാകാലങ്ങളും തീർന്നതിനു ശേഷം ഇനി കാലമുണ്ടാകില്ല എന്ന സമയം വരെ വെളിപ്പെടുത്തപ്പെടുന്നില്ല. ഇത് മനസ്സിലായോ? സഭാകാലഘട്ടവും വിഭാഗീയ കാലവും കഴിഞ്ഞതിനു ശേഷം മാത്രമേ അത് വെളിപ്പെടുത്തപ്പെടുകയുള്ളൂ. ആ കാരണത്താലാണ് ഈ കാര്യം അത്രയും കുഴഞ്ഞു മറിഞ്ഞ അവസ്ഥയിൽ ഇന്ന് കാണപ്പെടുന്നത്. അവർ ഒരു ചെറിയ ഉപദേശത്തെ എടുത്തുകൊണ്ട് ഒരു വശത്തേക്ക് മാറിയിട്ട് ഇതാകുന്നു അത് എന്ന് പറയുന്നു. വേറെ ചിലർ വേറൊരു ഉപദേശത്തെ എടുത്തുകൊണ്ട് മറുവശത്തേക്ക് മാറിയിട്ട് ഇതാകുന്നു അത് എന്ന് പറയും. അങ്ങനെ ഓരോ കൂട്ടരും അവരുടെ ഉപദേശത്തിനടിയിൽ ഒരു വിഭാഗീയ സംഘടന ഉണ്ടാക്കുന്നു. അങ്ങനെ നമുക്കിന്ന് നൂറുകണക്കിന് വിഭാഗീയ സംഘടനകൾ ഉണ്ടായിരിക്കുന്നു. എന്നാൽ ഇപ്പോഴും ഇവയിലെല്ലാം അവരിലുള്ള കുഴപ്പങ്ങൾ കണ്ടിട്ട് എന്താകുന്നു സത്യമെന്ന് ജനങ്ങൾ ആശ്ചര്യപ്പെടുന്നു. ഇതല്ലേ ഇന്നത്തെ അവസ്ഥ, അല്ലെങ്കിൽ പിന്നെ എന്താകുന്നു? എന്നാൽ അവൻ നമുക്ക് ആ സമയത്ത് വാഗ്ദത്തം ചെയ്യുന്നു. അതായത് ആ സമയം കഴിഞ്ഞാൽ ഉടനെ തന്നെ അവിടെ ഏഴാമത്തെ ദൂതന്റെ കാഹളനാദം ഉണ്ടായിരിക്കുമെന്നും അപ്പോൾ ഈ പുസ്തകം വെളിപ്പെടുത്തപ്പെടുകയും ചെയ്യും. നോക്കൂ, ഇത് ആ സമയത്തായിരിക്കും. ഇപ്പോൾ ആ സമയത്തുണ്ടായിരുന്ന മനുഷ്യർ ആരും രക്ഷിക്കപ്പെട്ടിട്ടില്ല എന്ന് പറയരുത്. എന്നാൽ മർമ്മങ്ങൾ അത് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതായത് എപ്രകാരം ദൈവം മൂന്നായിരിക്കെ പിന്നെ ഏകനായിരിക്കാൻ കഴിയും? എപ്രകാരം തിരുവെടുത്ത് പിതാവിന്റെ പുത്രനെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തുക എന്ന് പറഞ്ഞിട്ട് തിരികെ യേശുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തുവിൻ എന്ന് പറയാൻ കഴിയും? മനസ്സിലായോ? ഹോ, അതുപോലെ വളരെയധികം കാര്യങ്ങളാകുന്നു. എപ്രകാരം ഹവ്വ ഒരു ആപ്പിൾ പഴം തിന്നിട്ട് ഈ ലോകം മുഴുവൻ നാശത്തിലേക്ക് പോകുന്നതിന് അതെങ്ങനെ കാരണമാക്കും? എപ്രകാരം ഈ കാര്യങ്ങൾക്ക് അതിന് കഴിയും? എന്നാൽ ഈ രഹസ്യങ്ങളെല്ലാം അന്ത്യകാലത്ത് നമുക്ക് വെളിപ്പെടുത്തി തരാമെന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. ഇതെല്ലാം വ്യക്തമല്ലാത്ത ചെറിയ വിരാമങ്ങളാകുന്നു. മഹാന്മാരായ വിശ്വാസ യോദ്ധാക്കളായ ഇറേനിയസ് മാർട്ടിനും വിശുദ്ധ മാർട്ടിനും പോളികാർപ്പും കൂടാതെ വ്യത്യസ്തരായ മറ്റ് പലരും, ലൂഥറും വെസ്ലിയും ഇവരെല്ലാം ദൃശ്യത്തിൽ വന്നിരുന്നു. എപ്രകാരം അവരെല്ലാം വരികയും അധിക സമയം ജീവിക്കുകയും ഒരു വെളിച്ചം കൊണ്ടുവരികയും അത് പ്രഭാഷിപ്പിക്കുകയും ചെയ്തു. എന്നിരിക്കലും വളരെയധികം കാര്യങ്ങൾ അവർ വിട്ടുപോകുകയും ഇരുട്ടിലാക്കുകയും ചെയ്തിരുന്നു. അതിനെ തുടർന്ന് ലൂഥറൻ കാലഘട്ടത്തെ പോലെ പെന്തിക്കോസ്റ്റ് കാലഘട്ടം കടന്നുവരികയും അവരും അസഹാവസ്ഥയിലായിട്ട് കടന്നുപോകുകയും ചെയ്തു. എന്നാൽ അപ്പോഴും അവർ ശരിയായിരുന്നു. അവർ തെറ്റായിരുന്നു എന്ന് പറയരുത്, അവർ ശരിയായിരുന്നു. എന്നാൽ വ്യക്തമല്ലാത്ത വിരാമങ്ങൾ വിട്ടുപോകുകയും അത് വിശദീകരിക്കാൻ കഴിയാതെയുമായിരുന്നു. എന്നാൽ പിന്നെ എന്തുകൊണ്ടത് കഴിഞ്ഞില്ല? കാരണം ഈ കാര്യങ്ങളെല്ലാം എന്താണെന്ന് വ്യക്തമായി വെളിപ്പെടുത്തുവാൻ മുദ്രകൾ തുറക്കപ്പെട്ടിരുന്നില്ല. എന്നാൽ അതിനുശേഷം അന്ത്യകാലത്ത് ഈ മർമ്മങ്ങളെല്ലാം വ്യക്തമാക്കപ്പെടുകയും കൈകാര്യം ചെയ്യപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. കുഞ്ഞാടിനാൽ മുദ്രകൾ തുറക്കപ്പെടുകയും സഭയ്ക്ക് വെളിപ്പെടുത്തുകയും ചെയ്തിട്ട് അതിനുശേഷം ഇനി കാലമുണ്ടാകുകയില്ല. നോക്കൂ, എത്ര അത്ഭുതകരമാകുന്നു. അതിനുശേഷം ഈ പുസ്തകം പിന്നെ ഇതൊരു വീണ്ടെടുപ്പിന്റെ പുസ്തകമായി തീരുന്നു. അത് കഴിഞ്ഞ് അത് മുമ്പോട്ട് തുടരുകയും പിന്നീട് നാം 144,000 പേർ എങ്ങനെ വീണ്ടെടുക്കപ്പെട്ടു എന്ന് കാണുന്നതാണ്. ശരി, അത് യഹൂദന്മാരാണ്. ഇപ്പോൾ പൌലോസ് നമുക്ക് കുറച്ച് വേദഭാഗങ്ങൾ വായിക്കാം. എന്റെ പക്കലുള്ള ചില വേദവാക്യങ്ങൾ അവയെ വായിക്കേണ്ടത് ആവശ്യമാണെന്ന് ഞാൻ കരുതുന്നു. ഇപ്പോൾ നമുക്കെല്ലാവർക്കും പൌലോസിന്റെ എഫെസ്യർ 1 തിരിക്കാം. നിങ്ങളിൽ വളരെ പേർ ഇത് കുറിച്ചെടുക്കുന്നത് ഞാൻ കാണുന്നു. അവരുടെ പക്കൽ അവരുടെ പുസ്തകങ്ങളിൽ അത് കുറിച്ചെടുക്കുകയും അവരുടെ വേദപുസ്തകത്തിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുന്നതിന് അടയാളപ്പെടുത്തുകയും ചെയ്യുന്നു. അതുകൊണ്ട് അതൊരു നല്ല കാര്യമാകുന്നു. നിങ്ങൾ അപ്രകാരം ചെയ്യുന്നതിന് ഞാൻ ആഗ്രഹിക്കുകയും അതിനുശേഷം വീട്ടിൽ ചെന്ന് അത് പഠിക്കുക. അങ്ങനെ നിങ്ങൾ അത് സ്വയം പഠിക്കുമ്പോൾ നിങ്ങൾക്കത് നന്നായി മനസ്സിലാക്കാൻ കഴിയും. നോക്കൂ, അത് പഠിച്ചിട്ട് അത് മനസ്സിലാക്കാൻ ദൈവത്തോട് സഹായത്തിനായി അപേക്ഷിക്കുക. ഇപ്പോൾ നമുക്കൊരു തിരുവെഴുത്ത് വായിക്കാം. അത് എന്റെ പക്കൽ ഇവിടെ കുറിച്ചെടുത്തിട്ടുണ്ട്. എഫെസ്യർ 1:13-14 വാക്യങ്ങൾ. അവനിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട്
which is the earnest of our inheritance until
തന്റെ സ്വന്തം ജനത്തിന് വീണ്ടെടുപ്പിനു വേണ്ടി തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. ഇപ്പോൾ നമ്മളുടെ പക്കൽ തിരുവെഴുത്ത് തുറന്നിരിക്കെ നോക്കൂ, പരിശുദ്ധാത്മാവ് ഇവിടെ സ്വയം ഒരു മുദ്രയാകുന്നു. പരിശുദ്ധാത്മാവ് ഒരു മുദ്രയാകുന്നു. ഒരു മുദ്ര അർത്ഥമാക്കുന്നത് എന്താകുന്നു? ഒരു പൂർത്തിയായ പ്രവൃത്തിയാകുന്നു. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിക്കുള്ള മുദ്രയായിരിക്കുന്നു. ആ വ്യക്തി പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിയുമ്പോൾ പിന്നെ അവന്റെ ഞരക്കത്തിന്റെ സമയം തീർന്നു പോകുന്നു. നോക്കൂ, കാരണം അതൊരു പൂർത്തിയായ ജോലിയാകുന്നു. ഇത് ഞാനൊരു റെയിൽ റോഡ് കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് ഭക്ഷണ സാധനങ്ങൾ സംഭരിച്ചിരുന്ന പാട്ടകളും അതുപോലെ വ്യത്യസ്തമായ കാര്യങ്ങളും അതിന്റെ ഫാക്ടറിയിൽ നിന്നും കയറ്റി അയച്ചിരുന്നു. എന്നാൽ അത് കയറ്റിയ വാഹനം പൂട്ടി മുദ്രയിടുന്നതിന് മുമ്പ് ഒരു പരിശോധകൻ വന്ന് അത് ശരിയായിട്ടാണോ അടുക്കി വെച്ചിരിക്കുന്നതെന്ന് പരിശോധിച്ചു നോക്കും. അങ്ങനെയല്ല എങ്കിൽ ആദ്യം തന്നെ അതെന്തെങ്കിലുമായി തമ്മിലുണ്ടാകുന്ന കുലുക്കത്തിൽ സാധനങ്ങളെല്ലാം ചിതറിപ്പോകുകയും പൊട്ടിത്തകർന്നു പോകുന്നതിനിടയാകുകയും ചെയ്യും. അപ്പോൾ ഈ കമ്പനി അതിന്റെ നാശനഷ്ടത്തിന് ഉത്തരവാദിയാകും. അങ്ങനെ ഈ പരിശോധകൻ അവയെല്ലാം ശരിയായ രീതിയിൽ അതിന്റെ ശരിയായ സ്ഥാനത്ത് തന്നെ അടുക്കി വെച്ചിട്ടുണ്ടോ എന്ന് പരിശോധിച്ചു നോക്കും. അത് അപ്രകാരമല്ലെങ്കിൽ അവൻ ഈ വാഹനത്തെ വീണ്ടും അടുക്കുന്നതിന് ഉത്തരവ് നൽകും. അപ്പോൾ ഞങ്ങൾക്ക് പരിശോധകൻ സംതൃപ്തനാകുന്നതുവരെ അവയെല്ലാം താഴെയിറക്കി വീണ്ടും അടുക്കി വെക്കേണ്ടി വരും. അതിനുശേഷം പരിശോധകൻ സംതൃപ്തനായി കഴിയുമ്പോൾ അവൻ വാതിൽ അടയ്ക്കുന്നു. ഈ പരിശോധകൻ തന്നെ വാതിലടയ്ക്കുകയും ഈ പരിശോധകൻ തന്നെ അതിന്മേൽ മുദ്രവെക്കുകയും ചെയ്യുന്നു. അതിനുശേഷം ഈ വാഹനം അതിന്റെ ലക്ഷ്യസ്ഥാനത്തെത്തുന്നതുവരെ ആർക്കും അതിന്റെ മുദ്ര പൊട്ടിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെയാണ് പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവൻ ചെന്ന് ഒരു വ്യക്തിയെ പരിശോധിക്കുന്നു. ആ കാരണത്താൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങളാൽ അതിന് കഴിയുന്നില്ല. നിങ്ങൾ പറയും, ഞാൻ അന്യഭാഷ സംസാരിച്ചിട്ടുണ്ട്, ഞാൻ ഒച്ച വെച്ചിരിക്കുന്നു, ഞാൻ ആത്മാവിൽ നൃത്തം ചെയ്തിട്ടുണ്ട്. അവയ്ക്കൊന്നിനും ഇതുമായിട്ട് യാതൊന്നും ചെയ്യാനില്ല. മനസ്സിലായോ? പരിശുദ്ധാത്മാവ് ആ വ്യക്തിയെ തനിക്ക് പൂർണ്ണ സംതൃപ്തിയാകുന്നത് വരെ പരിശോധിക്കുകയും അവരുടെ പക്കൽ അതുണ്ടെന്ന് അറിയുകയും ചെയ്യുന്നു. അതിനുശേഷം അവർ അവരുടെ നിത്യ ലക്ഷ്യസ്ഥാനത്തേക്ക് മുദ്രയിടുന്നു. പിന്നെ യാതൊന്നിനും എപ്പോഴെങ്കിലും ആ മുദ്ര പൊട്ടിക്കാൻ കഴിയുകയില്ല. വേദപുസ്തകത്തിൽ നിങ്ങൾ തിരുവെഴുത്തുകൾ കുറിച്ചെടുക്കുന്നുണ്ടല്ലോ. എഫെസ്യർ 4:30 പറയുന്നു, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. വീണ്ടെടുപ്പ് എന്ന വാക്കിനെ ശ്രദ്ധിക്കുക. നോക്കൂ, വീണ്ടെടുപ്പിന്റെ പുസ്തകം വെളിപ്പെടുത്തുന്ന നാൾ വരെയും വീണ്ടെടുപ്പുകാരൻ വന്ന് തന്റെ അവകാശത്തെ കൈവശമാക്കുന്നതുവരെ യാതൊന്നും ചെയ്യാൻ കഴിയുകയില്ല. നോക്കൂ, അതിനെ ദുഃഖിപ്പിക്കരുത്. ദൈവത്തിന് പ്രസാദകരമായ കാര്യങ്ങൾ ചെയ്യുക, കാരണം ആ പുസ്തകം ഇപ്പോൾ മുദ്രയിടപ്പെട്ടിരിക്കുന്നു. കൂടാതെ നിങ്ങളും മുദ്രയിടപ്പെട്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവ് സ്വയം ആ മുദ്രയാകുന്നു. മുദ്ര അർത്ഥമാക്കുന്നത്, ഇപ്പോൾ ഇതെനിക്ക് നിഘണ്ടുവിൽ നിന്നും ലഭിച്ച കാര്യമാകുന്നു. മുദ്ര അർത്ഥമാക്കുന്നത് ഒരു പൂർത്തിയായ ജോലി എന്നാകുന്നു. അങ്ങനെ ഏഴാമത്തെ മുദ്ര തുറന്നപ്പോൾ ദൈവത്തിന്റെ മർമ്മം ഈ രഹസ്യമായ മുദ്രകളിൽ മുദ്രയിട്ടിരുന്നത് നിവൃത്തിയായിരിക്കുന്നു. ആ മുദ്ര പൊട്ടിക്കുന്ന നാൾ വരെയും അതിനുശേഷം അതിനകത്തുള്ളത് എന്തായിരുന്നു എന്ന് വെളിപ്പെടുന്നു. ആ വാഹനത്തിനുള്ളിൽ എന്താണെന്ന് ഒരു വ്യക്തിക്ക് വേണമെങ്കിൽ പറയാം, അത് ഇന്ന ഇന്ന കാര്യമാണെന്ന് തോന്നുന്നു, അത് ഇന്ന ഇന്ന കാര്യമായിരിക്കാൻ ഇടയുണ്ട്. അപ്പോൾ അത് എന്താണെന്ന് ഊഹിച്ചു പറയുകയാണ്. എന്നാൽ മുദ്രകൾ തുറക്കപ്പെടുമ്പോൾ വാതിൽ തുറക്കപ്പെടുകയും അപ്പോൾ അതിനുള്ളിൽ എന്താണെന്ന് നാം കാണുകയും എന്താണെന്ന് കൃത്യമായും അറിയുകയും ചെയ്യുന്നു. നിങ്ങൾക്കിത് മനസ്സിലായോ? ഇത് അന്ത്യകാലത്ത് മാത്രമേ സംഭവിക്കുകയുള്ളൂ. മറ്റൊരു കാര്യം മുദ്ര അർത്ഥമാക്കുന്നത് ഉടമസ്ഥാവകാശമാകുന്നു. നോക്കൂ, ഈ മുദ്രയുടെ മേൽ ഒരു അടയാളമുണ്ടായിരിക്കുന്നത് ഉടമസ്ഥാവകാശത്തെ കാണിക്കുന്നു. നിങ്ങൾ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട് പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെട്ട് കഴിയുമ്പോൾ പിന്നെ നിങ്ങൾ ലോകത്തിനോ ലോകസംബന്ധമായ മറ്റെന്തെങ്കിലും കാര്യത്തിനോ അവകാശപ്പെട്ടവരല്ല, നിങ്ങൾ ദൈവത്തിന് സ്വന്തമായവരാകുന്നു. മറ്റൊരു കാര്യം എന്താണെന്നാൽ ഒരു മുദ്രയെന്നത് സുരക്ഷിതത്വം ആകുന്നു. മുദ്ര അർത്ഥമാക്കുന്നത് നിങ്ങൾ സുരക്ഷിതമാക്കപ്പെട്ടിരിക്കുന്നു എന്നാകുന്നു. ഇപ്പോൾ നിത്യമായ സുരക്ഷയിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്നെനിക്കറിയില്ല. എന്നാൽ ഇപ്പോൾ ഒരു മുദ്ര അർത്ഥമാക്കുന്നത് അതിന്റെ ലക്ഷ്യസ്ഥാനത്തുള്ള വരെയുള്ള സുരക്ഷയാകുന്നു. ആ മുദ്ര പൊട്ടിക്കാൻ ശ്രമിക്കുന്നവന് അയ്യോ കഷ്ടം, പരിശുദ്ധാത്മാവിന്റെ മുദ്രയോ ആർക്കും പൊട്ടിക്കാൻ കഴിയില്ല. പിശാച് എന്നെ ഇത് ചെയ്യുന്നതിനിടയാക്കി എന്ന് ജനങ്ങൾ എന്നോട് പറയുന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞ് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ. ഇല്ല, അതങ്ങനെയല്ല. പിശാച് അത് ചെയ്തിട്ടില്ല. യഥാർത്ഥത്തിൽ നിങ്ങൾ മുദ്രയിടപ്പെട്ടിട്ടില്ല എന്നതാകുന്നു കാരണം. നിങ്ങൾ മുദ്രയിട്ട് അകത്താകുമ്പോൾ അവൻ മുദ്രയിട്ട് പുറത്താകുന്നു. അതെ, നോക്കൂ, ഇപ്പോൾ നിങ്ങളാണ് അവന്റെ അടുക്കിലേക്ക് ചെന്നിരിക്കുന്നത്. ഹാ, അതെ, അവന് നിങ്ങളുടെ ഉള്ളിൽ കടക്കാൻ കഴിയില്ല കാരണം അവന് നിങ്ങളുടെ ഉള്ളിൽ കടക്കാൻ കഴിയുന്ന ഏക വഴി എന്നത് നിങ്ങൾ കടന്നുപോയിട്ടുള്ള അതേ പ്രക്രിയയിൽ കൂടെ അവനും കടന്നു വരേണ്ടതായിട്ടുണ്ട്. അവൻ രക്ഷിക്കപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുകയും ചെയ്യണം. അപ്പോൾ പിന്നെ അവൻ നിങ്ങളുടെ സഹോദരനാകും. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, അവനത് ചെയ്തിട്ടില്ല. ഇല്ല, ഇല്ല, നിങ്ങൾ അതിർത്തി രേഖ വരെ ചെന്നിട്ട് ലൗകിക കാര്യങ്ങളെ മോഹിച്ചുകൊണ്ട് തിരികെ വന്നിരിക്കുന്നു. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ സ്വന്തം ഇഷ്ടങ്ങൾക്ക് വേണ്ടി മരിച്ച് യോർദാൻ മറികടന്ന് കനാൻ ദേശത്ത് മുഴുവനായി എത്തിച്ചേർന്നിട്ടില്ല. ഇപ്പോൾ ശ്രദ്ധിക്കുക, ഈ പുസ്തകം ഇപ്പോൾ മുദ്രയിടപ്പെട്ടിരിക്കുന്നു. നിങ്ങളും ഈ പുസ്തകത്തോടൊപ്പം വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിടപ്പെട്ടിരിക്കുന്നു. വീണ്ടും നമുക്ക് റോമർ 8:22-23 വാക്യങ്ങൾ. ഇപ്പോൾ നമുക്ക് അതിലേക്ക് കടന്ന് ഇതിനൊരു പശ്ചാത്തലം നൽകാം. അതിനാൽ നിങ്ങൾ ഓരോരുത്തരും അത് സ്വയം വായിച്ചു നോക്കുമ്പോൾ കുറച്ചുകൂടി നന്നായി നിങ്ങളത് മനസ്സിലാക്കുമെന്ന് ഞാൻ കരുതുന്നു. ഞാൻ കുറച്ചുകൂടി തിരുവെഴുത്തുകൾ നിങ്ങൾക്ക് നൽകുകയാണ്. അതിനാൽ നിങ്ങൾക്കവയെ നോക്കാൻ കഴിയുന്നതിനാണ് സമയം ഇപ്പോഴും നമ്മുടെ പക്കൽ ധാരാളമുണ്ടായിരിക്കുന്നു. ഇപ്പോൾ 8:22 തൊട്ട് തുടങ്ങാം. സർവസൃഷ്ടിയും ഇന്ന് വരെ ഒരുപോലെ ഞരകി ഈറ്റുനോവോടിരിക്കുന്നു എന്ന് നാം അറിയുന്നുവല്ലോ. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. ഹോ ദൈവമേ, ഓ ദൈവമേ, ഇത് വൃദ്ധരായ നമ്മെ നന്നായി അനുഭവപ്പെടുന്നതിനിടയാക്കുന്നില്ലേ? ഈ നാഴികയ്ക്കായി കാത്തിരിക്കുന്ന നമ്മെ എല്ലാവരെയും ഇത് നന്നായി അനുഭവപ്പെടുന്നതിനിടയാക്കിയിരിക്കണം. ഈ കാര്യങ്ങൾ ആദ്യത്തെ പുനരുദ്ധാനത്തിൽ സംഭവിക്കുമെന്ന് നാം മനസ്സിലാക്കുന്നു. നോക്കൂ, സൃഷ്ടി ഞരങ്ങുന്നു, നാമം ഉള്ളിൽ ഞരങ്ങുന്നു, എല്ലാ കാര്യങ്ങളും ഞരങ്ങുന്നു. കാരണം എന്തോ ഒന്ന് ശരിയല്ല എന്ന് നാം മനസ്സിലാക്കുന്നു. നിങ്ങൾക്ക് കഴിയുന്ന ഏക വഴി അതിനുവേണ്ടി ഞരങ്ങിക്കൊണ്ട് കാത്തിരിക്കുകയാണ്. കാരണം ഒരു പുതിയ ജീവൻ ഇവിടെ വരുമെന്നും അതൊരു പുതിയ ലോകത്തെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നു. അധിക നാളുകളായിട്ടില്ല, ഞാനും എന്റെ ഭാര്യയും കൂടി ഇവിടെയുള്ള സൂപ്പർ മാർക്കറ്റിൽ പോയിരുന്നു. അവിടെ ഒരു വിചിത്രമായ കാര്യം ഞങ്ങൾ കണ്ടു. ഒരു സ്ത്രീ ഒരു വസ്ത്രം മാത്രം ധരിച്ചിരുന്നു. നോക്കൂ, അതത്രമാത്രം വിചിത്രമായിരുന്നു. മിക്കവാറും അവരെല്ലാവരും തന്നെ വസ്ത്രം ധരിച്ചിട്ടില്ലാത്തതുപോലെയായിരുന്നു. എന്തോ അവർ മറവിയുള്ളവരാകുന്നു. അവർ അതില്ലാതെ പുറത്തു പോകുന്നു. അതുകൊണ്ട് അവർ മനഃപൂർവ്വം മറവിയുള്ളവരാകുന്നു. അപ്പോൾ മീഡെ എന്നോട് ചോദിച്ചു, ബിൽ എന്തുകൊണ്ടാണ് അങ്ങനെ? ഹോ, ഞാൻ പറഞ്ഞു, ഇത് നമ്മുടെ നാടിന്റെ ആത്മാവാണ്. ഞാൻ പറഞ്ഞു, നാം ജർമ്മനിയിൽ പോയാൽ അവിടെ ഒരു പ്രത്യേക ആത്മാവാണ് ഉള്ളതെന്ന് കാണാം. ഫിൻലൻഡിലേക്ക് പോയാൽ അവർക്ക് അവരുടെ ദേശത്തിന്റെ ആത്മാവുണ്ടായിരിക്കുന്നു. നിങ്ങൾ അമേരിക്കയിലേക്ക് വന്നാൽ ഈ ദേശത്തിന്റെ ആത്മാവ് നമുക്കിവിടെയുണ്ട്. നമ്മുടെ ദേശത്തിന്റെ ആത്മാവ് നേരം പോക്കും തമാശയുമാകുന്നു. അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാമോ? നാം അപ്പോസ്തോലന്മാരുടെ ഉപദേശത്തിന്മേലാണ് അടിസ്ഥാനമിട്ടിരിക്കുന്നത്. വാഷിംഗ്ടണിനെയും ലിങ്കണേയും പോലെയുള്ള മഹാന്മാരായ മനുഷ്യരുടെ നേതൃത്വത്തിലാണ് നാം അടിസ്ഥാനമിട്ടിരുന്നത്. എന്നാൽ ആ അടിസ്ഥാനം നാം നീക്കിക്കളഞ്ഞിരിക്കുകയും ഇപ്പോൾ അത് വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് നാം അറിയുന്നു. നമ്മുടെ പേരുകൾ ഒരാറ്റം ബോംബിൽ എഴുതിയിരിക്കുന്നു എന്ന് നാം അറിയുന്നു. അടിമത്തം നമുക്ക് മുമ്പിലായി കിടക്കുന്നു എന്ന് നാം അറിയുന്നു. നിങ്ങളെ തന്നെ സ്വയം ഓളന്മാരാക്കേണ്ട ആവശ്യമില്ല. അതിന്നത്തെ ചില വിനോദപ്രിയരായ ആളുകൾ തെരുവിലൂടെ തമാശകൾ പറഞ്ഞുകൊണ്ട് പോകുകയും സ്ത്രീകളും അതേപോലെ തന്നെ പുരുഷന്മാരോടൊപ്പം ചേർന്നുകൊണ്ട് രസിച്ച് നടക്കുന്നത് എന്റെ ഓർമ്മയിൽ കൊണ്ടുവരുന്നു. അതൊരു പയ്യൻ ശവപ്പറമ്പിലൂടെ കടന്നുപോകുമ്പോൾ തനിക്ക് യാതൊരു ഭയമില്ലെന്ന് സ്വയം വിശ്വസിപ്പിക്കുന്നതിനായി ചൂളമടിക്കുകയും മറ്റും ചെയ്യുന്നതുപോലെയാണ്. എന്നാൽ തീർച്ചയായും അവൻ ഉള്ളിൽ പേടിയുണ്ട്. അവൻ ആരെയും കബളിപ്പിക്കുകയല്ല. ആ കാരണത്താൽ അവൻ ചൂളമടിക്കുന്നു. മനസ്സിലായില്ലേ? തനിക്ക് പേടിയില്ലെന്ന് പറയാൻ അവൻ ശ്രമിക്കുകയാണ്. എന്നാൽ അവന് പേടിയുണ്ട്. ഇന്നത്തെ കാര്യവും അതുതന്നെയാണ്. എന്നാൽ ഓ വിശ്വാസിക്ക് അതെന്തൊരു വാഴ്ത്തപ്പെട്ട പ്രത്യാശയായിട്ട് അവൻ തന്റെ കൈകളെ ഉയർത്തുന്നു. കാരണം നമ്മുടെ വീണ്ടെടുപ്പ് സമീപിച്ചിരിക്കുന്നു. ഈ കാര്യങ്ങൾ പ്രത്യക്ഷപ്പെട്ടവൻ കാണുമ്പോൾ അത് വിശ്വാസിക്ക് മഹത്തായ സമയമാകുന്നു. ഇപ്പോൾ ഈ കാര്യങ്ങൾ, അതായത് നമ്മുടെ ശരീരങ്ങൾ നാം ഞരങ്ങുകയാണ്, നിങ്ങളെപ്പോഴെങ്കിലും ഒരു വൃക്ഷത്തെ അത് വളരുന്നതിനു വേണ്ടി എപ്രകാരം പരിശ്രമിക്കുന്നു എന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് വളരാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളൊരു മൃഗത്തെ ശ്രദ്ധിക്കുകയാണെങ്കിൽ അത് മരിക്കുമ്പോൾ എപ്രകാരം ജീവനു വേണ്ടി മല്ലിടുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? മനുഷ്യനും മറ്റെല്ലാ കാര്യങ്ങളും പ്രകൃതിയും ഞരങ്ങുകയാണ്. നാം തന്നെ നമ്മുടെ ഉള്ളിൽ ഞരങ്ങിക്കൊണ്ട് കഴിയുന്നു. നോക്കൂ, എന്തോ തെറ്റായിട്ടുള്ളതായി നമുക്കറിയാം. ഈ വേദവാക്യങ്ങളിൽ നിന്നും മനുഷ്യനും സൃഷ്ടിക്കും രണ്ടിനും എന്തോ നഷ്ടപ്പെട്ടിരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. സർവസൃഷ്ടിക്കും തന്നെയും എന്തോ നഷ്ടപ്പെട്ടിരിക്കുന്നു. കാരണം ആത്മാവിനാൽ പ്രചോദിതമായ ആ വാക്യങ്ങളിൽ നിന്നും എന്തോ നഷ്ടപ്പെട്ടതിന്റെ എന്തോ ചില കാരണത്താൽ ഇത് ഞരങ്ങുന്നു എന്ന് നാം കാണുന്നു. ഒരു കാരണമില്ലാതെ നിങ്ങൾ ഞരങ്ങിയില്ല. അത് ഞാൻ മഷിയെക്കുറിച്ച് പറഞ്ഞിരുന്നതുപോലെയാണ്, അതിനൊരു കാരണമുണ്ട്. ആ കാരണത്താൽ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കാര്യത്തിലും അതുപോലെ തന്നെയാകുന്നു. രോഗത്തിന്റെ കാരണം എന്താണെന്ന് കണ്ടുപിടിക്കുന്നതുവരെ അതിന്റെ ചികിത്സ എന്താണെന്ന് എനിക്കറിയാം. എന്നാൽ എനിക്കതിന്റെ കാരണം എന്താണെന്ന് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ആ കാരണത്താൽ ദർശനങ്ങൾ അത്രയും ആവശ്യമായിരിക്കുന്നതും അത്രയും പ്രമുഖമായിരിക്കുന്നതും. അത് ഹൃദയരഹസ്യങ്ങളെ വെളിപ്പെടുത്തുകയും ആ വ്യക്തിയോട് എവിടെയാണ് തെറ്റുപറ്റിയതെന്നും എന്ത് ചെയ്യണമെന്നും പറഞ്ഞു കൊടുക്കുന്നു. മനസ്സിലായോ? നിങ്ങൾ എത്ര മരുന്ന് കഴിച്ചാലും എത്ര തന്നെ എണ്ണ കൊണ്ട് തല അഭിഷേകം ചെയ്താലും അല്ലെങ്കിൽ എത്രയും ഉറക്കെ നിങ്ങൾക്കായി ആരെങ്കിലും പ്രാർത്ഥിച്ചാലും അതൊരു കാര്യമല്ല. അവിടെ എന്തെങ്കിലും തെറ്റായിട്ടുണ്ടെങ്കിൽ അവൻ അവിടെ തന്നെ കിടക്കും. അവൻ എന്ന് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം സാത്താനാകുന്നു. നോക്കൂ, മരുന്നിന്റെ കാര്യത്തിൽ ഇന്ന് നാം വളരെ പുരോഗമിച്ചിട്ടുണ്ടെങ്കിലും ഈ കാര്യത്തെക്കുറിച്ച് ഇപ്പോഴും നമുക്ക് യാതൊന്നും അറിയില്ല. അയാൾക്ക് ക്യാൻസർ രോഗമാണ് എന്ന് നിങ്ങൾ പറഞ്ഞേക്കാം. അതതിന്റെ പേര് മാത്രമല്ലാതെ യാതൊന്നുമല്ല. അത് വൈദ്യശാസ്ത്ര സംബന്ധമായ ആ രോഗത്തിന്റെ പേരാണ് ക്യാൻസർ. എന്നാൽ ആ പേരിന് അതെന്താണോ അതുമായിട്ട് യാതൊന്നും ചെയ്യാനില്ല. അത് നാം അതിനുവേണ്ടി ഇട്ടിരിക്കുന്ന പേരാകുന്നു. നാം അതിനെ ക്യാൻസർ എന്ന് പേരിട്ട് വിളിക്കുന്നു. എന്നാൽ വാസ്തവമായും അതെന്താണെന്ന് വിശകലനം ചെയ്ത് നോക്കിയാൽ ഇതൊരു പിശാചാകുന്നു. ഇപ്പോൾ നാം പാപം എന്ന് പറയാറുണ്ട്. നാം അതിനെ പാപമെന്ന് വിളിക്കുന്നു. പാപം എന്താണെന്ന് വിശകലനം ചെയ്ത് നോക്കുക. വളരെയധികം ജനങ്ങൾ പറയും അത് മദ്യപാനവും വ്യഭിചാരവുമാകുന്നു എന്നെല്ലാം. അല്ല അല്ല, അത് പാപത്തിന്റെ ലക്ഷണങ്ങളാകുന്നു. നോക്കൂ, അതാണ് പാപത്തിന് കാരണമാക്കുന്നത്. എന്നാൽ യഥാർത്ഥ പാപം എന്നത് അവിശ്വാസമാണ്. അവിടെയാണ് നിങ്ങൾ അതിനെ ഇപ്രകാരം പേരിട്ട് വിളിക്കുന്നത്. നിങ്ങളൊരു വിശ്വാസിയാണെങ്കിൽ നിങ്ങൾ ആ കാര്യങ്ങൾ ചെയ്യുകയില്ല. എന്നാൽ നിങ്ങൾ നിങ്ങളെ തന്നെ എത്ര വിശുദ്ധനാക്കാൻ ശ്രമിച്ചാലും എത്ര ഭക്തിയുള്ളവനായി തീരാൻ ശ്രമിച്ചാലും അതൊരു കാര്യമല്ല. ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നിടത്തോളം നിങ്ങൾ അവിശ്വാസിയാകുന്നു. അത് തിരുവെഴുത്ത് പ്രകാരമാകുന്നു. ഇപ്പോൾ എന്തോ നഷ്ടപ്പെട്ടിരിക്കുകയും അത് ഞരങ്ങുകയുമാണ്. ഇത് തിരികെ എത്തുവാൻ ശ്രമിക്കുകയും അതിന്റെ മൂലസ്ഥിതിയിലേക്ക് തിരികെ എത്തുവാൻ ശ്രമിക്കുകയുമാകുന്നു. ആരെങ്കിലും ഒരാൾ ഒരു സ്ഥലത്ത് നിന്നും ഒരു വലിയ കുഴിയിലേക്ക് എവിടെയെങ്കിലും വീണിട്ട് ആ കുഴിയിൽ നിന്നും തിരികെ കയറുവാൻ പരിശ്രമിക്കുകയും കയറുകയും വലിക്കുകയും ചെയ്യുന്നത് ഒന്ന് ഊഹിക്കാൻ കഴിയുമോ? എങ്ങനെയെങ്കിലും ആ കുഴിയിൽ നിന്നും അവന് രക്ഷപ്പെട്ടിരിക്കണം. അവർ അവരുടെ ആദ്യത്തെ അവസ്ഥയിലായിരിക്കുന്നില്ല. അതിനുവേണ്ടി ഭ്രാന്തമായി നിലവിളിക്കുകയാണ്. അവർ ഭിത്തിയിൽ മാന്തിക്കീറുകയും ശബ്ദമുണ്ടാക്കുകയും അല്ലെങ്കിൽ എന്തെങ്കിലും അതുപോലെയൊക്കെ ചെയ്യുന്നു. അവർ ഞരങ്ങുകയാണ്. എന്തുകൊണ്ടെന്നാൽ അവർ അവരുടെ മൂലസ്ഥിതിയിലേക്ക് തിരികെ എത്തുവാൻ ആഗ്രഹിക്കുന്നു. ആ കാരണത്താലാണ് രോഗബാധിതനായ ഒരു വ്യക്തി നോവിനാലും വേദനയാലും ഞരങ്ങുന്നത്. ഒരു വട്ടം അവർ ആ അവസ്ഥയിലായിരുന്നില്ല. എന്നാൽ അവർ ഞരങ്ങുകയാണ്. എന്തുകൊണ്ടാണ്? അവർ ശരിയായ സ്ഥിതിയിലല്ല. എന്തോ അവിടെ തെറ്റായിട്ടുണ്ടായിരിക്കുന്നു. അവർക്ക് ആരോഗ്യമുണ്ടായിരുന്നപ്പോൾ ആയിരുന്ന അതേ അവസ്ഥയിലേക്ക് തിരികെ എത്തുവാൻ അവർ ഞരങ്ങുകയും ശ്രമിക്കുകയുമാണ്. തിരുവെഴുത്ത് പറഞ്ഞിരിക്കുന്ന പ്രകാരം മനുഷ്യനും സർവസൃഷ്ടിയും അവർ ആയിരിക്കേണ്ടതായ സ്ഥിതിയിൽ അല്ലാത്തതിനാലാണ് അവരിപ്പോൾ ഞരങ്ങിക്കൊണ്ടിരിക്കുന്നതെന്ന് അത് കാണിക്കുന്നു. അവർ എവിടെയോ നിന്ന് വീണുപോയിരിക്കുന്നു. ഇപ്പോൾ ഇത് നമുക്ക് വ്യാഖ്യാനിച്ചു തരുന്നതിന് മറ്റാരെയും നമുക്ക് ആവശ്യമില്ല. കാരണം നിത്യജീവനിൽ നിന്നാണ് അവർ വീണുപോയതെന്ന് തീർച്ചയായും നമുക്കറിയാം. ഏദൻ തോട്ടത്തിൽ വെച്ച് ആദാമിന്റെയും ഹവ്വായുടെയും നിത്യജീവനിൽ നിന്ന് മരണത്തിലേക്കുണ്ടായ വീഴ്ചയുടെ കാരണത്താൽ അത് സർവ്വസൃഷ്ടിയെയും അവർക്ക് കീഴെ മരണത്തിലാക്കുകയും അവരുടെ നിത്യജീവന്റെ അവകാശങ്ങൾ അവർക്ക് നഷ്ടപ്പെട്ടു പോവുകയും ചെയ്തു. ആദാമിനു മുമ്പേ ഒരു വൃക്ഷം ഒരിക്കലും മരിച്ചിരുന്നില്ല. ഒരു വന്യമൃഗം ആദാമിനു മുമ്പേ മരിച്ചിരുന്നില്ല. ഒരു കാര്യത്തിന് മാത്രമേ മരിക്കാതിരിക്കാൻ കഴിയുകയുള്ളൂ, അത് ദൈവമാകുന്നു. കാരണം ദൈവം നിത്യനാകുന്നു. ആ ഒരൊറ്റ വഴി മാത്രമേ നമുക്ക് മരിക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ളൂ, അത് നിത്യജീവൻ നമ്മളുടെ ഉള്ളിലുണ്ടായിട്ട് ദൈവത്തിന്റെ പുത്രന്മാരും പുത്രിമാരും ആയിരിക്കുന്നതിനാലാണ്. എന്നാൽ ഇന്ന് രാവിലത്തെ എന്റെ സന്ദേശത്തിൽ ഞാൻ പറഞ്ഞിരുന്നതുപോലെ, നാം പാപം മൂലം മരിച്ചപ്പോൾ നാം നമ്മുടെ ജന്മാവകാശം വിറ്റുകളഞ്ഞിട്ട് ആ പിളർപ്പ് മറികടന്നിരിക്കുന്നു. അങ്ങനെ ഇപ്പോൾ നാം ആ പിളർപ്പിന്റെ മറുഭാഗത്തായിട്ട് ദൈവത്തിന് കയ്യെത്താവുന്നതിനും അപ്പുറത്തായിട്ട് നിൽക്കുന്നു. അപ്പോൾ ആദം വീഴ്ച പറ്റി മരിച്ചപ്പോൾ അവൻ സർവ്വസൃഷ്ടിയുടെ മേലും മരണത്തെ കൊണ്ടുവന്നു. ഇപ്പോൾ അവന് സ്വയം തെരഞ്ഞെടുക്കുന്നതിനുള്ള സ്വയം തീരുമാനാവകാശം നൽകപ്പെട്ടിരുന്നു. ഒരു തീരുമാനമെടുക്കുന്നതിനു വേണ്ടി അവർക്ക് കൊടുത്തിരുന്നതുപോലെ നമുക്ക് നൽകിയിരിക്കുന്നു. ഇപ്പോൾ ആദാമിനും ഹവയ്ക്കും മുമ്പിൽ ശരിയുടെയും തെറ്റിന്റെയും ഒരു വൃക്ഷം ആദിയിലുണ്ടായിരുന്നു. ആ വൃക്ഷം തന്നെ നമ്മുടെ ഓരോരുത്തരുടെ മുമ്പിൽ വെക്കപ്പെട്ടിരിക്കുന്നു. നോക്കൂ, ദൈവം ഇത് ആദാമിനും ഹവയ്ക്കു വേണ്ടി മാത്രമായി ചെയ്തിരുന്നില്ല. അത് അവരുടെ കുറ്റമായിരുന്നു എന്ന് നിങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞേക്കാം. അല്ല, അതിപ്പോൾ അങ്ങനെയല്ല. അത് നിങ്ങളുടെ കുറ്റമാണ്. അത് നിങ്ങൾക്കിപ്പോൾ ആദാമിന്റെ മേൽ ചുമത്തുവാൻ കഴിയുകയില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ മേൽ തന്നെ അത് ചുമത്തേണ്ടത് ആവശ്യമായിരിക്കുന്നു. എന്തുകൊണ്ടാണെന്നാൽ ശരിയും തെറ്റും ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ തന്നെ വെക്കപ്പെട്ടിരിക്കുന്നു. ആദാമിനും ഹവയ്ക്ക് നൽകിയ അതേ അടിസ്ഥാനത്തിൽ നാം ആയിരിക്കുന്നു. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കുക, നാം വീണ്ടെടുക്കപ്പെട്ട് കഴിയുമ്പോൾ പിന്നെ നമുക്ക് നമ്മുടെ സ്വന്തമായ ഒരു തെരഞ്ഞെടുപ്പ് ഇനിയും ഉണ്ടായിരിക്കുന്നില്ല. എന്നാൽ അവന്റെ ഇഷ്ടം നാം ആഗ്രഹിക്കുന്നു. നോക്കൂ, മനസ്സിലായില്ലേ? ഇപ്പോൾ ആദാമും ഹവയും അവരുടെ സ്വന്തമായ ഇഷ്ടമാണ് ആഗ്രഹിച്ചിരുന്നത്. അവർ ജ്ഞാനം ഉണ്ടായിരിക്കുന്നത് എന്താണെന്ന് അറിയാൻ ആഗ്രഹിക്കുകയും അതിനെ അവർ പരിശോധിച്ച് കണ്ടുപിടിക്കുകയും അത് മരണത്തിന് കാരണമാക്കുകയും ചെയ്തു. ഇപ്പോൾ ഒരു മനുഷ്യൻ വീണ്ടെടുക്കപ്പെട്ട് കഴിയുമ്പോൾ പിന്നെ അവൻ ഈ ലോകത്തിന്റെ ജ്ഞാനത്തെ ഇനിയും കാര്യമാക്കുന്നില്ല. അവൻ ഈ ലോകത്തെയോ ഈ ലോകത്തിന്റെ ജ്ഞാനത്തെ പിന്നെ ഒട്ടും കാര്യമാക്കുന്നില്ല. അവന്റെ ഇഷ്ടത്തിനനുസരണമായ ഒരു തെരഞ്ഞെടുക്കൽ തന്നെ അവനില്ല. ക്രിസ്തു അവന്റെ തെരഞ്ഞെടുക്കലായിരിക്കുകയും അതെല്ലാമായി കഴിഞ്ഞിരിക്കുകയും ചെയ്യുന്നു. അവൻ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നു. അവൻ ഇനിയും സ്വയമായിട്ട് നയിക്കപ്പെടുന്നതിന് ആഗ്രഹിക്കുന്നില്ല. അവൻ എവിടെ പോകണമെന്നോ എന്ത് ചെയ്യണമെന്നോ ആരും അവനോട് പറഞ്ഞു കൊടുക്കുന്നതിന് അവൻ ആഗ്രഹിക്കുന്നില്ല. അവൻ തന്റെ സൃഷ്ടികർത്താവിന്റെ ഇഷ്ടത്തിന് വേണ്ടി കാത്തിരുന്ന് അത് കണ്ടുപിടിക്കുന്നു. അതിനുശേഷം തന്റെ സൃഷ്ടാവിന്റെ നാമത്തിൽ സൃഷ്ടാവ് അവനോട് മുമ്പോട്ട് പോകാൻ കൽപ്പിക്കുമ്പോൾ അവൻ പോകുന്നു. എന്നാൽ ജ്ഞാനം അന്വേഷിക്കുന്ന മനുഷ്യർ പറയും, കൊള്ളാം, ഈ സഭ വളരെ നല്ല സഭയാണ്, പക്ഷെ മറ്റേ സഭ എനിക്ക് കൂടുതൽ ശമ്പളം അവിടെ തരുന്നു, അതുകൊണ്ട് ഞാൻ അവിടേക്ക് പോകും. നോക്കൂ, ജ്ഞാനമാണ്. ഇപ്പോൾ ആദാം ദൈവത്തിന്റെ വചനത്തെ മുറുകെ പിടിക്കുന്നതിന് പകരം തന്റെ ഭാര്യയുടെ യുക്തിവാദത്തിന് ചെവി കൊടുത്ത് പാപം ചെയ്തു. അതാണ് ആദാമിനെ പാപം ചെയ്യുന്നതിനിടയാക്കിയത്. അവന്റെ ഭാര്യയെ സാത്താനുമായി യുക്തിവാദം ചെയ്യുകയും അതിനുശേഷം ആദാമിന് ഒരു ഉൽപ്പന്നത്തെ ഉൽപ്പാദിപ്പിക്കുകയും ആദാം വചനത്തെ അഴിച്ചുവിടുകയും വിൽക്കപ്പെടുകയും ചെയ്തു. അതുകൂടാതെ അവന് തന്റെ അധികാരവും അവന്റെ കൂട്ടായ്മയും നിത്യജീവനോടുള്ള അവകാശവും അവന് നഷ്ടപ്പെട്ടു പോയി. ഓർക്കുക, അത് തിന്നുന്ന നാളിൽ നീ മരിക്കും. അങ്ങനെ അവന് നിത്യജീവൻ തന്റെ നഷ്ടപ്പെട്ടപ്പോൾ അവന്റെ നിത്യജീവന്റെ അധികാരവും അവന് നഷ്ടപ്പെട്ടു പോയി. കാരണം അവന്റെ പക്കൽ ഭൂമിയുടെ മൊത്തം പരമാധികാരമുണ്ടായിരുന്നു. അവൻ ഈ ഭൂമിയുടെ ദേവനായിരുന്നു. ദൈവം പ്രപഞ്ചത്തിന്റെ ദൈവമായിരുന്നു എല്ലായിടത്തും. എന്നാൽ അവന്റെ പുത്രന് ഈ ഭൂമി അവന്റെ സ്വന്തമായ അധികാരത്തിലായിരുന്നു. അവന് സംസാരിക്കാനും അവന് പേരിടുവാനും എന്തും കൽപ്പിക്കാനും പ്രകൃതിയെ നിയന്ത്രിക്കാനും അവൻ ആഗ്രഹിക്കുന്നതെന്തും ചെയ്യുന്നതിനുള്ള അധികാരമുണ്ടായിരുന്നു. എന്നാൽ അവൻ ഈ കാര്യം ചെയ്തപ്പോൾ അവന് തന്റെ അവകാശമായി ലഭിച്ചിരുന്നതെല്ലാം നഷ്ടപ്പെട്ടു പോയി. ഇപ്പോൾ ആദാമിന് ഈ മല ഇവിടെ നിന്ന് നീങ്ങിപ്പോകട്ടെ എന്ന് പറഞ്ഞാൽ അതുപോലെ അത് സംഭവിക്കുമായിരുന്നു. ഈ വൃക്ഷം ഇവിടെ നിന്ന് നീങ്ങിപ്പോയി അവിടെ ചെന്ന് വളരട്ടെ എന്ന് കൽപ്പിച്ചാൽ അതുപോലെ സംഭവിക്കുമായിരുന്നു. കാരണം അവന്റെ പക്കൽ ഭൂമിയുടെ മേൽ പൂർണമായ പരമാധികാരം നമ്മുടെ പിതാവായ ദൈവത്തിന്റെ കീഴിൽ ഒരു ചെറിയ ദൈവമായി അവനുണ്ടായിരുന്നു. കാരണം അവനൊരു ദൈവമകനായിരുന്നു. ഇപ്പോൾ നമുക്കിവിടെ ഒരു നിമിഷത്തേക്ക് നിർത്തി ഒരു യഥാർത്ഥ സന്ദേശത്തെ എടുക്കാൻ കഴിയില്ലേ? നോക്കൂ, ഹോ, അവന്റെ രക്തം ഇപ്പോൾ അത് കഴുകി വെടിപ്പാക്കി തിരികെയാക്കി തീർത്തു കഴിഞ്ഞിരിക്കുമ്പോൾ അതിനെക്കുറിച്ച് ഇപ്പോൾ എന്താകുന്നു? നോക്കൂ, രണ്ടാമത്തെ ആദം ആയ ദൈവപുത്രൻ എന്താണ് ചെയ്തിരിക്കുന്നത്? അവൻ പറഞ്ഞു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ നിങ്ങളും ചെയ്യും. ആദാമിന് അവന്റെ അവകാശമായി ഈ ഭൂമി നഷ്ടപ്പെട്ടു. അത് ആർക്കവൻ വിൽക്കപ്പെട്ടുവോ അത് സാത്താനായിരുന്നു. അവന്റെ കയ്യിൽ അത് എത്തിച്ചേർന്നു. ദൈവത്തിൽ അവനുണ്ടായിരുന്ന തന്റെ വിശ്വാസത്തെ അവൻ സാത്താന്റെ യുക്തിവാദത്തിന് വിറ്റുകളഞ്ഞു. ആ കാരണത്താൽ അവന്റെ നിത്യജീവനും ജീവവൃക്ഷത്തിൽ അവനുണ്ടായിരുന്ന അവകാശവും ഭൂമിയിൽ അവനുണ്ടായിരുന്ന അവകാശവും ഇതെല്ലാം അവൻ അവകാശപ്പെട്ടിരുന്നത് പൂർണമായും സാത്താന് വിറ്റുകളഞ്ഞു. തന്റെ കൈകളിൽ നിന്ന് അത് സാത്താന്റെ കൈകളിലേക്ക് കൈമാറി. ആ കാരണത്താൽ ഇപ്പോൾ അത് അശുദ്ധമാക്കപ്പെട്ട് തിരിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ആദാമിന്റെ സന്തതിക്ക് ലഭിക്കേണ്ടിയിരുന്നതായ ഈ ഭൂമിയുടെ അവകാശം അവർക്ക് നഷ്ടമായി പോയി. നോക്കൂ, അത് ആദാമിന്റെ വംശത്തിനുള്ളതായിരുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ താമസിക്കുന്ന സ്ഥലമായ ട്യൂസണിൽ ഒരു മലയുടെ മുകളിൽ വെച്ച് ഞാൻ താഴേക്ക് നോക്കിക്കൊണ്ട് സംസാരിക്കുകയായിരുന്നു. ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്ത് വിചാരിക്കുന്നു, 300 വർഷങ്ങൾക്ക് മുമ്പ് വൃദ്ധനായ പാപ്പാഗോ തന്റെ വല കൊണ്ടുണ്ടാക്കിയ കെട്ടിവലിച്ചിരുന്ന ട്രാവോയിസിൽ കുട്ടിച്ചെടികളും അതോടൊപ്പം തന്റെ മക്കളെയും പുറത്ത് കയറ്റിക്കൊണ്ട് ഇവിടെ എവിടെയോ വന്ന് സമാധാനമായി താമസമുറപ്പിച്ചു? അന്ന് വ്യഭിചാരമോ വിസ്കി എന്ന മദ്യപാനമോ ചൂതുകളിയോ യാതൊന്നും തന്നെ അവരുടെ ഇടയിലില്ലായിരുന്നു. അവർ ശുദ്ധിയായി ജീവിച്ചിരുന്നു. അന്നിവിടെ ട്യൂസണിലുള്ള നദിക്കരയിൽ എന്നും രാത്രിയിൽ കൊയോട്ട് എന്ന തരത്തിൽപ്പെട്ട ചെന്നായെ ഒരു ഓലിയിട്ടുകൊണ്ട് വന്നിരുന്നു. മെസ്കോയിറ്റ് എന്ന ഒരുതരം വള്ളിച്ചെടിയും കള്ളിമുൾ ചെടികളും നദീതീരത്ത് ചുറ്റുമായി പൂത്ത് വളർന്നിരുന്നു. യഹോവ താഴേക്ക് നോക്കി അത് കണ്ടിട്ട് ആനന്ദിച്ചിട്ടുണ്ടായിരിക്കണം. എന്നാൽ വെള്ളക്കാരൻ ആ വഴി കടന്നു വന്നു. അവൻ എന്താണ് ചെയ്തത്? അവൻ കള്ളിമുൾ ചെടികളെല്ലാം പിഴുതുമാറ്റി. അവൻ ലഹരിയുടെ പാട്ടകൾ കൊണ്ടും മദ്യക്കുപ്പി കൊണ്ടും ഈ ദേശം മലിനമാക്കി തീർത്തു. അവൻ ദേശത്തിന്റെ സാൻമാർഗികതയെ നശിപ്പിച്ചു കളഞ്ഞു. അവിടെയുണ്ടായിരുന്ന ഇന്ത്യക്കാരെ വേദനിപ്പിക്കുന്നതിനുള്ള ഏക വഴി അവരുടെ ആഹാരമായിരുന്ന കാട്ടുപോത്തിനെ കൊന്നു നശിപ്പിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ ടോംസ്റ്റോണിലുള്ള മ്യൂസിയത്തിൽ വെച്ച് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജെറോണിമോയുടെ ചിത്രങ്ങൾ കാണുന്നതിനിടയായി. നിങ്ങളിൽ പലരും ജെറോണിമോയെ ഒരു വിശ്വാസഘാതകനായിരിക്കും എന്ന് ചിന്തിച്ചിട്ടുണ്ടായിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു യഥാർത്ഥ അമേരിക്കക്കാരനായിരുന്നു. അവനൊരു ശരിയായ കാര്യത്തിന് വേണ്ടി മാത്രമായിരുന്നു യുദ്ധം ചെയ്തിരുന്നത്. അത് ദൈവം അവന് നൽകിയ ഒരു ദേശവും ഒരു സ്ഥലവും അവന് ജീവിക്കുന്നതിന് വേണ്ടി ഉണ്ടായിരുന്ന ഒരു സ്ഥാനവുമായിരുന്നു. ഞാൻ അവനെ കുറ്റപ്പെടുത്തുകയില്ല. എന്നാൽ വെള്ളക്കാരായ പട്ടാളക്കാർ അവിടേക്ക് ചെന്ന് ബലമായി അവരുടെ സ്ഥലം പിടിച്ചെടുക്കുകയും ഒരു കൂട്ടം ഈച്ചകളെ കൊന്നുകളയുന്നതുപോലെ അവരെയെല്ലാം കൊന്നൊടുക്കി കളഞ്ഞു. അവിടെ ജെറോണിമോയുടെ മരുന്നിന്റെ ആസ്ഥാനമായ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആശുപത്രിയുടെ ചിത്രങ്ങൾ കാണിച്ചിരുന്നു. അത് 2-3 കമ്പനികൾ ഒരു മരത്തിനുമേൽ കെട്ടിയുണ്ടാക്കിയതായിരുന്നു. അവിടെ മുറിവേറ്റവരായ യഥാർത്ഥ അമേരിക്കക്കാരായ ഇന്ത്യക്കാർ ദൈവം അവർക്ക് നൽകിയിരുന്ന അവകാശത്തിനു വേണ്ടി പോരാടിയിട്ട് അവിടെ എത്തിച്ചിരുന്നു. അവിടെ ജെറോണിമോ തന്റെ സ്വന്തം കുഞ്ഞിനെ തന്റെ ഏളിലേന്തിക്കൊണ്ട് തന്റെ സ്വന്തം യോദ്ധാക്കൾ ഒരു പെൻസിലിനോ മറ്റ് യാതൊന്നുമോ ഇല്ലാതെ അവരെ സഹായിക്കാൻ യാതൊരു മാർഗവുമില്ലാതെ അവർ രക്തമൊഴുക്കി മരിച്ചുകൊണ്ടിരുന്നത് നോക്കിക്കൊണ്ട് നിന്നിരുന്നു. യഥാർത്ഥമായി ദൈവത്താൽ നൽകപ്പെട്ട അമേരിക്കക്കാരായിരുന്നു. എന്നിട്ട് അവനെ ഒരു വിശ്വാസഘാതകൻ എന്ന് വിളിക്കുന്നുവോ? ഞാൻ അദ്ദേഹത്തെ ഒരു ബഹുമാന്യ വ്യക്തി എന്ന് വിളിക്കുന്നു. കൊച്ചീസ് ഒരിക്കലും കീഴ്പ്പെടുകയില്ലായിരുന്നു. അദ്ദേഹം ഒരു വൃദ്ധനായ മനുഷ്യനായിരുന്നു. എന്നാൽ അമേരിക്കയുടെ പട്ടാളം അവരെല്ലാം പട്ടാളവേഷം ധരിച്ച് അവിടേക്ക് ചെന്ന് അവരുടെ കാട്ടുപോത്തുകളെ കൊല്ലുവാൻ തുടങ്ങി. അവർ അവിടേക്ക് വിനോദസഞ്ചാരങ്ങൾ സംഘടിപ്പിക്കുകയും ഷാർപെ കാട്ടുപോത്തിനെ വെടിവെക്കുന്ന തോക്ക് കണ്ടുപിടിക്കുകയും അതുമായി അടച്ചുപൂട്ടിയ വണ്ടികളിലും അല്ലെങ്കിൽ അതുപോലെയുള്ള വാഹനങ്ങളിലും ഇരുന്നുകൊണ്ട് അവിടേക്ക് ചെന്ന് വേട്ട നടത്തുകയും എന്നിട്ട് പറഞ്ഞു, ഓ, എനിക്കിന്ന് നല്ല ദിവസമായിരുന്നു, ഞാൻ 40 എണ്ണത്തെ ഇന്ന് കൊന്നു. 40 കാട്ടുപോത്തുകൾ, അത്രയും എണ്ണം ഇന്ത്യക്കാരുടെ മുഴുവൻ വർഗത്തിനും 2 അതിലധികമോ കാലത്തേക്കുള്ള ഭക്ഷണമായിരുന്നേനെ. അവർ അതിനെ കൊന്നിട്ട് എന്താണ് ചെയ്തത്? അവിടെ തന്നെ കാട്ടിൽ ഉപേക്ഷിച്ചു കളഞ്ഞു. അവയുടെ ചീഞ്ഞു വീർത്ത ശവം കൊണ്ട് ദേശം ദുർഗന്ധം കൊണ്ട് മലിനമായി തീരുകയും ചെന്നായ്ക്കൾ അവയെ തിന്നുകയും ചെയ്തു. എന്നാൽ ഇന്ത്യക്കാർ കാട്ടുപോത്തിനെ കൊന്നിരുന്നപ്പോൾ അവിടെ ഒരു മതപരമായ ചടങ്ങ് ആഘോഷിച്ചിരുന്നു. അതിന്റെ കുളമ്പുകളെടുത്ത് പാത്രങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി സൂക്ഷിച്ചിരുന്നു. അതിന്റെ മാംസം അവർ തിന്നുകയും അതിന്റെ കുടലിൽ വരെ ഉള്ള മാംസം അവർ ഭക്ഷിച്ചിരുന്നു. അവർ അതിന്റെ മുഴുവൻ മാംസമെടുക്കുകയും കെട്ടിത്തൂക്കി ഉണക്കി വെക്കുകയും ചെയ്തിരുന്നു. അതിന്റെ തോലെടുത്ത് ഉണക്കി വസ്ത്രങ്ങൾ നിർമ്മിക്കുകയും കൂടാരങ്ങൾ ഉണ്ടാക്കുന്നതിന് മറ്റും ഉപയോഗിച്ചിരുന്നു. യാതൊന്നും ഉപയോഗിക്കാത്തതായില്ലായിരുന്നു. എന്നാൽ വെള്ളക്കാരനായ മനുഷ്യൻ വന്നപ്പോൾ, ഈ വെള്ളക്കാരനാണ് വിശ്വാസഘാതകനായ മനുഷ്യൻ, അവൻ തെമ്മാടിയാകുന്നു. അവൻ വന്ന് ഈ കാട്ടുപോത്തുകളെ കൊന്നുകളയുകയും ഇന്ത്യക്കാരെ പട്ടിണിയിലാക്കുകയും ചെയ്തു. ഏതൊരു യഥാർത്ഥമായ വ്യക്തിയും തന്റെ ദൈവത്താൽ നൽകപ്പെട്ട അവകാശങ്ങൾക്ക് വേണ്ടി പോരാടും. അമേരിക്കക്കാരായ ഇന്ത്യക്കാരോട് അവർ ചെയ്ത ഈ പ്രവൃത്തി അമേരിക്കയുടെ ദേശീയ പതാകയിൽ ഒരു കറയാകുന്നു. എങ്ങനെയൊക്കെ ആയാലും ഇത് അവർക്ക് അവകാശപ്പെട്ടതായിരുന്നു. ജാപ്പാനോ റഷ്യയോ ഇവിടേക്ക് കടന്നു വന്നിട്ട് നിങ്ങളോട് ഇവിടെ നിന്ന് പുറത്തു പോകുക, എളുപ്പം പുറത്തായിക്കൊള്ളുക എന്ന് നമ്മോടും നമ്മുടെ മക്കളോടും നാം ഇന്ത്യക്കാരോട് ചെയ്തതുപോലെ ചെയ്താൽ എങ്ങനെയിരിക്കും എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്നാൽ ഓർക്കുക, നാം വിതച്ചത് നാം കൊയ്യാൻ പോവുകയാണ്. അത് ദൈവത്തിന്റെ നിയമമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. നടുന്നതിനൊരു കാലമുണ്ട്, കൊയ്യുന്നതിനൊരു കാലമുണ്ട്. ഇത് തീരെ മോശമായ കാര്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അതേ ശ്രീമാൻ, ഇപ്പോൾ എന്ത് സംഭവിച്ചിരിക്കുന്നു? ആദാമിന്റെ ദുഷിച്ച സന്തതി ഈ ദേശത്തെ മുഴുവൻ ദുഷിപ്പിക്കുകയും പൂർണമായും ഈ ദേശത്തെ നശിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. വേദപുസ്തകം അപ്രകാരം പറയുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമോ? ആദാമിന്റെ ദൂഷിച്ച സന്തതി അത് ചെയ്തതിനാൽ ദൈവം അവരെ നശിപ്പിച്ചു കളയും. നിങ്ങളത് വായിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നമുക്കത് നോക്കാം. എന്റെ പക്കൽ ഇത് എഴുതിയത് ഇവിടെയുണ്ട്. വെളിപാട് പുസ്തകത്തിന്റെ 11-ാം അധ്യായത്തിലേക്ക് തിരിച്ചിട്ട് നമുക്കത് കണ്ടുപിടിക്കാം. വെളിപാടിന്റെ 11-ാം അധ്യായത്തിൽ കടന്നിട്ട് ഭൂമിയെ നശിപ്പിക്കുന്നവരെക്കുറിച്ച് ദൈവം എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന് നമുക്ക് കാണാം. 11-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം നമുക്ക് എടുക്കാം. അത് 11-18 തന്നെയാണെന്ന് ഞാൻ കരുതുന്നു. അതിവിടെയാകുന്നു.
And the time of the dead, that they should be judged, and that thou shouldest give reward unto thy servants.
ജാതികൾ കോപിച്ചു, നിന്റെ കോപവും വന്നു. ഇപ്പോൾ ദൈവത്തിന്റെ കോപം നോക്കുക. മരിച്ചവരെ ന്യായം വിധിപ്പാനും നിന്റെ ദാസന്മാരായ പ്രവാചകന്മാർക്കും വിശുദ്ധന്മാർക്കും ചെറിയവരും വലിയവരുമായി നിന്റെ ഭക്തന്മാർക്കും പ്രതിഫലം കൊടുപ്പാനും ഭൂമിയെ നശിപ്പിക്കുന്നവരെ നശിപ്പിക്കാനും ഉള്ള കാലവും വന്നു. അവർ എന്ത് ചെയ്യാൻ പോകുകയാണ്? അവർ വിതച്ചത് അവർ കൊയ്യും. തീർച്ചയായും പാപം തെരുവിൽ കൂത്താടുന്നത് നിങ്ങൾ കാണുമ്പോൾ എത്രയോ പേർ ഈ ഞായറാഴ്ച രാത്രിയിൽ, എത്രയോ വ്യഭിചാരങ്ങൾ ഇന്ന് രാത്രിയിൽ ഈ നഗരത്തിൽ തന്നെ നടക്കുന്നുണ്ടാകും. എത്രയോ സ്ത്രീകൾ അവരുടെ വിവാഹ പ്രതിജ്ഞ ഈ ഭൂമിയിലുള്ള ജെഫേഴ്സൺ വില എന്ന് വിളിക്കപ്പെടുന്ന ഈ ചെറിയ ഗർത്തത്തിൽ തകർത്തിട്ടുണ്ടാകും. ഷിക്കാഗോയിൽ എത്രയോ ഗർഭഛിദ്ര കേസുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട്.
How many abortion cases you think are recorded in Chicago in 30 days?
30 ദിവസത്തിനുള്ളിൽ 25,000-നും 30,000-നും ഇടയ്ക്ക് ഒരു മാസം തന്നെ അത് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇത് രേഖപ്പെടുത്താത്തതിന് പുറമെയുള്ള കണക്കാകുന്നു. ഷിക്കാഗോ നഗരത്തിൽ എത്രയധികം വിസ്കി മദ്യപാനം ചെയ്തിട്ടുണ്ടാകാം. ലോസ് ഏഞ്ചലസിൽ ഒറ്റ രാത്രിയിൽ തന്നെ എന്തെല്ലാം നടക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ എന്ത് വിചാരിക്കുന്നു? ജെഫേഴ്സൺ വില എന്ന നഗരത്തിൽ ഇന്നത്തെ ദിവസം കർത്താവിന്റെ നാമം എത്രയോ വട്ടം വൃഥാവായി എടുക്കപ്പെട്ടിരിക്കുന്നു. ജോർജ് റോജേഴ്സ് ക്ലാർക്ക് തോണിയിൽ വന്നിറങ്ങിയിരുന്ന ആ കാലം നന്നായിരുന്നോ, അതോ ഇപ്പോൾ ഇത് കൂടുതൽ നന്നായിരിക്കുന്നുണ്ടോ? നിങ്ങൾ നോക്കൂ, നാം ഭൂമിയെ നമ്മുടെ അശുദ്ധി കൊണ്ട് പൂർണ്ണമായും മലിനമാക്കിയിരിക്കുന്നു. ലോകത്തെ നശിപ്പിക്കുന്നവരെ ദൈവം നശിപ്പിക്കും. ദൈവം അപ്രകാരം പറഞ്ഞിരിക്കുന്നു. എന്റെ ഉള്ളിൽ എന്തോ ഒരു കാര്യമുണ്ടായിട്ട് ഞാൻ എഴുന്നേറ്റ് മലമുകളിലേക്ക് പോയി ദൈവം അത് എപ്രകാരം സൃഷ്ടിച്ചിരിക്കുന്നുവോ ആ രീതിയിൽ അതിനെ എനിക്ക് നോക്കിക്കാണാൻ കഴിയുമെന്ന് ഞാൻ എല്ലായ്പ്പോഴും വിചാരിച്ചിരുന്നു. ഫ്ലോറിഡ എന്ന സ്ഥലത്തെ ഞാൻ വെറുക്കുന്നു. അവിടെ അവർ കൃത്രിമമായ പനമരങ്ങൾ വെച്ചുപിടിപ്പിച്ചിരിക്കുന്നു. കൂടാതെ ഓ ദൈവമേ, അവർക്കവരുടെ ഹോളിവുഡിൽ അവർ ചെയ്യുന്ന വേഷധാരണവും അതിന്റെ പകിട്ടും അവിടെയുള്ള ഒരു കൂട്ടം മദ്യപാനികളെയും കാണുന്നതിനേക്കാൾ ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് കാട്ടിൽ വാല് കുടഞ്ഞുകൊണ്ട് കിടക്കുന്ന ഒരു ചീങ്കണ്ണികളെയാകുന്നു. ഓ ദൈവമേ, ഏതെങ്കിലും ഒരു ദിവസം എന്ന് ഞാൻ ഓർത്തു പോകുന്നു. അതെ, എന്നാൽ ഓർക്കുക, വേദപുസ്തകം നമ്മോട് മത്തായിയുടെ 5-ാം അധ്യായത്തിൽ പറയുന്നു, സൗമ്യത ഉള്ളവർ ഭൂമിയെ അവകാശമാക്കും. അത് ശരിയാണ്. സൗമ്യത ഉള്ളവരും താഴ്മയുള്ളവരും ഭൂമി അവകാശമാക്കും. യേശു പറഞ്ഞു, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അത് എളിമയേറിയവരായിട്ട് എന്തെങ്കിലും വലിയതോ മഹത്തായതോ ആകാൻ ആഗ്രഹിക്കാത്തവരാണ്, അവർ ഭൂമിയെ അവകാശമാക്കും. യേശു അപ്രകാരം പറഞ്ഞിരിക്കുന്നു. അതെ, ഇപ്പോൾ അവരത് ദുഷിപ്പിച്ചിരിക്കുകയും ദൈവം അവരെ നശിപ്പിക്കുകയും ചെയ്യും. എന്നാൽ ഈ ഭൂമി ശുദ്ധീകരിക്കപ്പെട്ടതിന് ശേഷം സൗമ്യതയുള്ളവർ അതിനെ അവകാശമാക്കും. ഇപ്പോൾ ഓ ദൈവമേ, ആ നഷ്ടപ്പെട്ടുപോയ വിലയാധാര പ്രമാണം ഇപ്പോൾ യഥാർത്ഥ ഉടമസ്ഥനായ സർവശക്തനായ ദൈവത്തിന്റെ കൈകളിലാകുന്നു. ഈ ഭൂമിയുടെയും നിത്യജീവന്റെയും അവകാശ പ്രമാണം ആദാമിനത് നഷ്ടപ്പെട്ടപ്പോൾ സാത്താന്റെ വൃത്തികെട്ട കൈകൾക്ക് അത് എടുക്കാൻ കഴിഞ്ഞില്ല. അതിനാൽ അത് അതിന്റെ യഥാർത്ഥ ഉടമസ്ഥന്റെ അടുക്കൽ തിരികെ എത്തിച്ചേർന്നു. അത് ദൈവം സ്വയമാകുന്നു. നാം അത് ഒരു നിമിഷത്തിനുള്ളിൽ കണ്ടുപിടിക്കാൻ പോകുന്നതാണ്. അവിടെ അതാ അവൻ സിംഹാസനത്തിൽ അത് തന്റെ കൈകളിൽ പിടിച്ചുകൊണ്ടിരിക്കുന്നു. അത് അവകാശ പ്രമാണമാകുന്നു. ഹോ, അതെന്നെ ഭക്തി പരവശനാക്കി തീർക്കുന്നു. അത് നിത്യജീവന്റെ അവകാശ പ്രമാണമാകുന്നു. അത് നിത്യജീവന്റെ അവകാശ പ്രമാണ സംഗ്രഹമാകുന്നു. ആദാം വിശ്വാസത്തിന് പകരം ജ്ഞാനത്തിനു വേണ്ടി അത് നഷ്ടപ്പെടുത്തിയപ്പോൾ അത് അതിന്റെ ഉടമസ്ഥനായ സർവശക്തനായ ദൈവത്തിന്റെ കൈകളിൽ തിരികെ എത്തിച്ചേർന്നു. എന്തൊരു മഹത്തായ കാര്യമാകുന്നു. ശരി, അത് കാത്തിരിക്കുകയാണ്. എന്താണ് അത് ചെയ്യുന്നത്? ദൈവത്തിന്റെ കരങ്ങളിൽ വീണ്ടെടുപ്പിന്റെ അവകാശങ്ങൾക്കായി കാത്തിരിക്കുകയാണ്. അവൻ വീണ്ടെടുപ്പിന് ഒരു വഴിയൊരുക്കി, അവൻ തിരികെ എത്തുന്നതിന് ഒരു വഴിയൊരുക്കി. ഏതെങ്കിലും ഒരു ദിവസം വീണ്ടെടുപ്പുകാരൻ വന്ന് തിരികെ അത് കൈവശമാക്കും. ഇപ്പോൾ നാം എവിടെയാണ് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങൾ കാണുന്നില്ലേ? സിംഹാസനത്തിലിരിക്കുന്ന ഈ വ്യക്തിയെ നമുക്കിപ്പോൾ ശ്രദ്ധിക്കാം. ശരി, വീണ്ടെടുപ്പിന്റെ അവകാശങ്ങൾക്കായി കാത്തിരിക്കുന്നു. ഇത് വീണ്ടെടുപ്പാകുന്നു. ഈ വീണ്ടെടുപ്പിന്റെ പുസ്തകം എന്താകുന്നു? ഈ അവകാശ പ്രമാണ സംഗ്രഹം എന്താകുന്നു? നിങ്ങൾ അതിനെ സംഗ്രഹം എന്ന് വിളിക്കുന്നു. ഒരു സംഗ്രഹം എന്താണ് അർത്ഥമാക്കുന്നത്? അത് അർത്ഥമാക്കുന്നത് അതിന്റെ ആദി വരെയുള്ള പാത മുഴുവനും അത് തെരഞ്ഞിരിക്കുന്നു എന്നാകുന്നു. അത് ഇന്ന് രാവിലെ എടുത്ത ഒരു തുല്യ മഷിയുടെ ഉദാഹരണം പോലെയാണ്. അത് ബ്ലീച്ചിൽ ചെന്ന് വീണപ്പോൾ അതിന്റെ മൂലഘടകങ്ങളിലേക്ക് അത് തിരികെ പോയി. അതുപോലെ തന്നെ പാപം ഏറ്റുപറഞ്ഞ് യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ വീഴുമ്പോൾ, ഓ ദൈവമേ, അത് അവകാശത്തെ സൃഷ്ടികർത്താവിന്റെ അടുക്കലേക്ക് നേരെ തിരികെ വീണ്ടും എത്തുന്നതിനുള്ള അവകാശത്തെ തരുന്നു. നിങ്ങൾ ഒരു ദൈവമകനായി തീരുന്നു. അവകാശ പ്രമാണ സംഗ്രഹം സർവശക്തന്റെ കൈകളിലായിരിക്കുന്നു. ഹോ ദൈവമേ, അതിന്റെ വീണ്ടെടുപ്പിന്റെ അർത്ഥം ആദാമിനാലും ഹവ്വയാലും നഷ്ടപ്പെട്ടു പോയ എല്ലാ നിയമപ്രകാരമുള്ള ഉടമസ്ഥാവകാശങ്ങളിലും വീണ്ടെടുക്കുക എന്നാകുന്നു. ഹോ ദൈവമേ, ഒരു വീണ്ടും ജനിച്ച ക്രിസ്ത്യാനിക്ക് അതെന്ത് ചെയ്തിരിക്കാൻ ഇടയുണ്ട്? നിത്യജീവന്റെ ഉടമസ്ഥാവകാശം അവകാശ പ്രമാണത്തിന്റെ നിയമാനുസൃതമായ കൈവശമാക്കൽ എന്ന് വെച്ചാൽ ആദാമിനും ഹവ്വയ്ക്കും നഷ്ടപ്പെട്ടു പോയ എല്ലാം നിങ്ങൾക്ക് അവകാശമാകുന്നു എന്നാകുന്നു. ഓ സഹോദര, അതിനെക്കുറിച്ച് എന്തു പറയുന്നു? ആ അവകാശ പ്രമാണത്തിന്റെ അധികാരിയാകുക. വീണ്ടെടുപ്പിന് ആവശ്യമായിരുന്ന കാര്യങ്ങൾ ആദാമിന് കണ്ടുമുട്ടുവാൻ കഴിഞ്ഞിരുന്നില്ല. അവൻ പാപം ചെയ്തു. അവനത് നഷ്ടപ്പെട്ടപ്പോൾ അവൻ ദൈവത്തിൽ നിന്നും സ്വയം വേർപിരിക്കപ്പെടുകയും ആ പിളർപ്പിന്റെ ഈ വശത്തായി അവനെ നാം കണ്ടെത്തുകയും ചെയ്യുന്നു. അതിനാൽ അവനത് വീണ്ടെടുക്കാൻ കഴിയുന്നില്ല. അവനതൊട്ടും ചെയ്യാൻ കഴിയുന്നില്ല. കാരണം അവന് സ്വയം ഒരു വീണ്ടെടുപ്പ് ആവശ്യമായിരുന്നു. അതിനാൽ അവനത് കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ന്യായപ്രമാണം അനുസരിച്ച് ഒരു ബന്ധുക്കാരനായ വീണ്ടെടുപ്പുകാരനെ ആവശ്യമായിരുന്നു. ദൈവത്തിന്റെ ന്യായപ്രമാണം ഒരു ബന്ധുക്കാരനായ വീണ്ടെടുപ്പുകാരനെ ആവശ്യപ്പെടുന്നു. ഈ ബന്ധുക്കാരനായ വീണ്ടെടുപ്പുകാരനെ കുറിച്ച് നിങ്ങൾ കുറിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അത് ലേവ്യ പുസ്തകം 25 കണ്ടുപിടിക്കാവുന്നതാണ്. അതിനെ വിശദമായി കണ്ടുപിടിക്കുന്നതിന് നമുക്കിപ്പോൾ സമയമില്ല. കാരണം ഓരോ വിഷയത്തിനും ഒരു രാത്രി തന്നെ എടുക്കുന്നതാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. എന്നാൽ ദൈവത്തിന്റെ ന്യായപ്രമാണം ഒരു പകരക്കാരനെ സ്വീകരിച്ചിരിക്കുന്നു. ഇപ്പോൾ ദൈവം ഒരു പകരക്കാരനെ എടുക്കുന്നതിന് അനുവദിച്ച് തന്നില്ലായിരുന്നെങ്കിൽ എന്തായിരുന്നേനെ? എന്നാൽ അവന്റെ സ്നേഹം അതിനുവേണ്ടി അവനെ നിർബന്ധിച്ചു. അതായത് മനുഷ്യന് തിരികെ എത്തുവാൻ ഒരു വഴിയില്ലായിരുന്നു. മനുഷ്യന് തിരികെ ആ സ്ഥാനത്തേക്ക് പോകുവാൻ യാതൊരു വഴിയുമില്ലായിരുന്നു. അവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞിരുന്നു. എന്നാൽ ദൈവത്തിന്റെ കൃപ നമ്മുടെ ബന്ധുക്കാരനായ വീണ്ടെടുപ്പുകാരനെ യേശു ക്രിസ്തു എന്ന വ്യക്തിയിൽ കണ്ടെത്തി. നിയമം അത് ആവശ്യപ്പെട്ടു. കൃപ അതിന്റെ ആവശ്യത്തെ നിറവേറ്റി. ഹോ അത്ഭുത കൃപ! അത് കേൾവിക്കെത്ര ഇമ്പകരമാകുന്നു. ദൈവത്തിന്റെ നിയമം ഒരു നിഷ്കളങ്കമായ പകരക്കാരനെ ആവശ്യപ്പെട്ടു. നിഷ്കളങ്കനായിട്ട് ആരുണ്ടായിരുന്നു? എല്ലാ മനുഷ്യരും ലൈംഗിക ബന്ധത്താൽ ജനിച്ചവരാകുന്നു. എല്ലാവരും അങ്ങനെയുള്ള ഒരു ബന്ധത്താലാണ് ജനിച്ചിരിക്കുന്നത്. അങ്ങനെയല്ലാതെ ജനിച്ചിരുന്നവരായ ഏക ഒരു വ്യക്തി അവന്റെ നിത്യജീവന്റെ അവകാശത്തെയും ഈ ഭൂമിയിലെ രാജാവായിരിക്കുന്നതിനുള്ള അവകാശത്തെയും നഷ്ടപ്പെടുത്തി കളഞ്ഞു. ഓ, ഞാൻ ആ തിരുവെടുത്ത് ചിന്തിക്കുമ്പോൾ, നീ ഞങ്ങളെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങുകയും ഈ ഭൂമിയിൽ ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജാവും പുരോഹിതന്മാരും ആക്കി വെച്ചിരിക്കുന്നു. ഓ ദൈവമേ, അതെന്താകുന്നു? ബന്ധുക്കാരനായി വീണ്ടെടുപ്പുകാരൻ. ഓ, എത്ര അത്ഭുതകരമായ കഥയാണ് നമുക്കിവിടെ ഉള്ളത്. ഒരു നഷ്ടപ്പെട്ട വസ്തുവിനെ വീണ്ടെടുക്കുന്നതിനു വേണ്ടി ന്യായപ്രമാണം ഒരു ബന്ധുക്കാരനായ വീണ്ടെടുപ്പുകാരനെ ആവശ്യപ്പെട്ടു. കൃപ യേശുക്രിസ്തു എന്ന വ്യക്തിയിലൂടെ ആ ആവശ്യത്തെ നിറവേറ്റി. ഒരു ബന്ധുക്കാരൻ മനുഷ്യവർഗത്തിൽ കൂടെ തന്നെ പിറന്നവനായിരിക്കണം. ഇപ്പോൾ നാം എല്ലാവരും ആ രീതിയിൽ ജനിച്ചവരായിരിക്കെ നമുക്കതിനെങ്ങനെ കഴിയും? ആർക്കെങ്കിലും ഇതൊരു ലൈംഗിക ബന്ധത്താൽ അല്ല എന്ന് കാണാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ അവൻ പൂർണ്ണമായും അന്ധനാകുന്നു. നോക്കൂ, കാരണം എല്ലാ മനുഷ്യരും ജനിച്ചിരിക്കുന്നത് സ്ത്രീയിൽ നിന്നും ജനിച്ചവരാകുന്നു. ദൈവത്തിന് ഒരു ബന്ധുക്കാരനായി വീണ്ടെടുപ്പുകാരൻ ആവശ്യമായിരിക്കുകയും ആ വ്യക്തി ഒരു മനുഷ്യനായിരിക്കണം. ഓ ദൈവമേ, നിങ്ങൾ ഇപ്പോൾ അതിനുവേണ്ടി എന്താണ് ചെയ്യാൻ പോകുന്നത്? നിയമം ഒരു ബന്ധുക്കാരനായി വീണ്ടെടുപ്പുകാരനെ ആവശ്യപ്പെടുന്നു. ഇപ്പോൾ ദൈവത്തിന് ഒരു ദൈവദൂതനെ അതിനെ എടുക്കാൻ കഴിയില്ല. അവനതൊരു മനുഷ്യൻ തന്നെ ആയിരിക്കണം. കാരണം നാം ദൈവദൂതന്മാരുടെ ബന്ധുക്കാരാകുന്നില്ല, നാം തമ്മിൽ തമ്മിൽ അന്യോന്യം ബന്ധമുള്ളവരാകുന്നു. ദൂതൻ ഒരിക്കലും വീഴ്ച പറ്റിയിട്ടില്ല. അതൊരു വ്യത്യസ്തമായ ജീവിയായിട്ട് വ്യത്യസ്തമായ ശരീരമാണ് അതിനുള്ളത്. അവൻ ഒരിക്കലും പാപം ചെയ്യുകയോ യാതൊന്നും ചെയ്തിട്ടില്ല. അവൻ വ്യത്യസ്തനാകുന്നു. എന്നാൽ നിയമം ഒരു ബന്ധുക്കാരനായി വീണ്ടെടുപ്പുകാരനെ ആവശ്യപ്പെടുന്നു. ഈ ഭൂമിയിലുള്ള സകല മനുഷ്യരും ലൈംഗിക ബന്ധത്താൽ ജനിച്ചവരാകുന്നു. ഇപ്പോൾ അത് എവിടെ നിന്നാണ് വരുന്നതെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലേ? അവിടെയാണ് പാപം തുടങ്ങിയത്. അതുകൊണ്ട് ഇപ്പോൾ അതെവിടെയാണെന്ന് നിങ്ങൾ കാണുന്നില്ലേ? അവിടെ നിന്നാണ് അവൻ എത്തുന്നത്. നിങ്ങളുടെ സർപ്പത്തിന്റെ സന്തതി കടന്നു വരുന്നത്. മനസ്സിലായോ? ഇപ്പോൾ ശ്രദ്ധിക്കുക, ഒരു ബന്ധുക്കാരനായി വീണ്ടെടുപ്പുകാരനെ ആവശ്യമായിരിക്കുന്നു. ഈ വീണ്ടെടുപ്പുകാരൻ, ബന്ധുക്കാരനായി വീണ്ടെടുപ്പുകാരൻ മനുഷ്യവർഗത്തിൽ തന്നെ ജനിച്ചവനായിരിക്കണം. ഇവിടെ നമ്മെ അതൊരു അസഹായാവസ്ഥയിലാക്കുന്നു. എന്നാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാഹളമൂതട്ടെ. കന്യകയാലുള്ള ജന്മം ആ ഉൽപ്പന്നത്തെ നമുക്ക് ഉൽപാദിച്ചു നൽകിയിരിക്കുന്നു. ആമേൻ. കന്യകയാലുള്ള ജന്മം ആ ബന്ധുക്കാരനായ വീണ്ടെടുപ്പുകാരനെ നമുക്ക് നൽകിയിരിക്കുന്നു. അത് മറ്റാരുമല്ല, സർവശക്തനായ ദൈവം ഇമ്മാനുവേലായി തീർന്നു. ദൈവം നമ്മോടുകൂടെ എന്ന ഇമ്മാനുവേലായി തീർന്നു. ഈ ബന്ധുക്കാരനായ വീണ്ടെടുപ്പുകാരൻ ആ ആവശ്യത്തെ നിറവേറ്റി. ദൈവം എപ്രകാരം ഒരാവശ്യത്തെ ഉണ്ടാക്കിയും നമുക്ക് യാതൊന്നും ചെയ്യാൻ കഴിയാതെയുമാകുന്നത് നിങ്ങൾ കാണുന്നില്ലേ? എന്നാൽ അപ്പോൾ കൃപ കടന്നു വരികയും ന്യായപ്രമാണത്തെ നേരിടുകയും ചെയ്തിട്ട് ആ ഉൽപ്പന്നത്തെ ഉത്പാദിപ്പിക്കുകയും ചെയ്യുന്നു. ആമേൻ. ഹോ, നിങ്ങൾ വീട്ടിലെത്തി കഴിയുമ്പോൾ എന്റെ ചെറിയ മുറി എനിക്കവിടെ കിട്ടും. സഹോദരൻ നെവിൽ അതിനെക്കുറിച്ച് ഒരു പാട്ട് പാടാറുണ്ട്. അവിടെ വെച്ച് ഒരു ദിവസം രാവിലെ നിങ്ങൾ അത്ഭുത കൃപക്ക് കേൾവിക്കത്ര മാധുര്യം, എന്നെപ്പോലൊരു നികൃഷ്ടനെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പാട്ടുപാടി നിങ്ങൾ കേൾക്കും. അപ്പോൾ നിങ്ങൾ പറയും, ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ, വയോധികനായ സഹോദരൻ ബ്രഹാം അത് നേടിയിരിക്കുന്നു. അതാ അദ്ദേഹം അവിടെയായിരിക്കുന്നു. അതെ, ഓ കൃപയാണ് എന്റെ ഹൃദയത്തെ ഭയപ്പെടാൻ പഠിപ്പിച്ചത്. കൃപയാണ് എന്റെ ഭയമെല്ലാം അകറ്റിയത്. ആ കൃപ എത്ര വിലയേറിയതായി എനിക്ക് അനുഭവപ്പെട്ടു. ഞാൻ വിശ്വസിച്ച ആദ്യത്തെ നാഴികയിൽ തന്നെ. നാം ആ ഭാഗത്തേക്ക് കടക്കുന്നതുവരെ കാത്തിരിക്കുക. അടുത്ത ഒരു നിമിഷത്തിനുള്ളിൽ തന്നെ. ഹോ ദൈവമേ, ഇപ്പോൾ ശ്രദ്ധിക്കുക, റൂത്തിന്റെ പുസ്തകം ഇതിന്റെ മനോഹരമായ ഒരു ചിത്രത്തെ നമുക്ക് തരുന്നു. എപ്രകാരം അവിടെ ബോവാസും കൂടാതെ നവോമിക്ക് തന്റെ വസ്തുവകകൾ നഷ്ടപ്പെട്ടിരുന്നു. നിങ്ങൾക്കതറിയാമല്ലോ, ഞാനത് പ്രസംഗിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. നിങ്ങൾ കേട്ടിട്ടില്ലേ? ഞാനത് പ്രസംഗിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൈകൾ ഉയർത്തുക. അതുകൊണ്ട് നിങ്ങൾ അത് മനസ്സിലാക്കുന്നു. ബോവാസിന് ഒരു വീണ്ടെടുപ്പുകാരനാകേണ്ടിയിരുന്നു. അതിന് യോഗ്യനായി അവൻ മാത്രമായിരുന്നു. അവനൊരു ബന്ധുക്കാരനാകേണ്ടിയിരുന്നു, ഏറ്റവും അടുത്ത ബന്ധുക്കാരനാകേണ്ടിയിരുന്നു. അങ്ങനെ നവോമിയെ വീണ്ടെടുത്തപ്പോൾ അവന് റൂത്തിനെ കിട്ടി. അത് യേശുവായിരുന്നു. ബോവാസ് ക്രിസ്തുവിന്റെ മാതൃകയായിരുന്നു. അവൻ ഇസ്രായേലിനെ വീണ്ടെടുത്തപ്പോൾ അവൻ അന്യജാതിയായി മണവാട്ടിയെ കിട്ടി. അതിനുശേഷം നിങ്ങൾ നോക്കൂ, അത് വളരെ മനോഹരമായ ഒരു കാര്യമാകുന്നു. അത് ടേപ്പിലാക്കപ്പെട്ടിരിക്കുന്നു എന്ന് എനിക്ക് തീർച്ചയാണ്. നിങ്ങൾക്കത് ആവശ്യമാണെങ്കിൽ അതിവിടെ നിന്നും നിങ്ങൾക്ക് വാങ്ങിക്കാൻ കഴിയുന്നതാണ്. ഇപ്പോൾ ശ്രദ്ധിക്കുക, അവനൊരു ബന്ധുക്കാരനായിരിക്കണം. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു ദൈവദൂതനത് ചെയ്യാൻ കഴിയുമായിരുന്നില്ല, ഒരു മനുഷ്യനത് ചെയ്യാൻ കഴിയുകയില്ല. അതൊരു മനുഷ്യനിൽ നിന്ന് തന്നെ ആയിരിക്കണം. എന്നാൽ ഒരു സ്ത്രീയിൽ നിന്ന് ഒരു ലൈംഗിക ബന്ധത്തിലൂടെ ജനിച്ചവനായിരിക്കാൻ പാടില്ല. അതുകൊണ്ട് കന്യകയാലുള്ള ജന്മത്തിന്റെ പരിശുദ്ധാത്മാവ് മറിയത്തിന്റെ മേൽ നിഴലിട്ടു. ആ കാരണത്താൽ യേശു ഒരു യഹൂദനായിരുന്നില്ല, യേശു ഒരു അന്യജാതിക്കാരനുമായിരുന്നില്ല, യേശു ദൈവമായിരുന്നു. അത് ശരിക്കും സത്യമാകുന്നു. അവന്റെ രക്തം ഏതെങ്കിലും ഒരു ലൈംഗിക ബന്ധത്തിൽ കൂടെ വരുന്നതായിരുന്നില്ല. അവൻ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട പരിശുദ്ധ രക്തമായിരുന്നു. അതിനാൽ നാം യഹൂദന്റെ രക്തത്താൽ രക്ഷിക്കപ്പെട്ടവരോ അന്യജാതിയുടെ രക്തത്താൽ രക്ഷിക്കപ്പെട്ടവരോ ആയിരിക്കുന്നില്ല. നാം ദൈവത്തിന്റെ രക്തത്താൽ രക്ഷിക്കപ്പെട്ടവരാകുന്നു. അത് തിരുവെഴുത്ത് പ്രകാരമാകുന്നു. അതപ്രകാരം പറയുന്നു, നാം രക്ഷിക്കപ്പെട്ടവരാകുന്നു. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, യേശു ദൈവമായിരുന്നു. അവൻ മൂന്നാമത്തെ വ്യക്തിയോ നാലാമത്തെ വ്യക്തിയോ രണ്ടാമത്തെ വ്യക്തിയോ ആയിരിക്കുന്നില്ല. അവൻ തന്നെ ആ വ്യക്തിയാകുന്നു. അവൻ ദൈവമാകുന്നു. നോക്കൂ, അവൻ ഇമ്മാനുവേലായ ദൈവമാകുന്നു. ദൈവം തന്റെ മഹിമയിൽ നിന്നും ഇറങ്ങി വന്ന് സ്വയം അവനെ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ ആ കഥ ഇഷ്ടപ്പെടുന്നു. ബൂത്ത് ക്ലിപ്പോൺ എഴുതിയ ആ മഹത്തായതും മനോഹരമായ കീർത്തനമാകുന്നു. തന്റെ മഹിമ വിട്ടിറങ്ങി വന്ന അനശ്വരമായ കഥയിൽ എന്റെ ദൈവവും രക്ഷിതാവുമായി അവൻ ഇറങ്ങി വന്നു. യേശു എന്ന അവന്റെ പേരായിരുന്നു. ഒരു പശുത്തൊഴുത്തിൽ ജനിച്ചവൻ, തന്റെ സ്വന്തത്തിന് അപരിചിതനായവൻ, ദുഃഖവും കണ്ണുനീരും വ്യഥയും നിറഞ്ഞവനായ ഒരു മനുഷ്യനായി വന്നു. ഹോ, എത്ര മഹാകാരുണ്യം നമുക്ക് വീണ്ടെടുപ്പ് കൊണ്ടുവന്നു. രാത്രിയുടെ അന്ധകാരത്തിൽ പ്രതീക്ഷയുടെ അരാംശം പോലും നിഴലില്ലാതിരിക്കുമ്പോൾ ദൈവത്തിന്റെ വിലയേറിയ വാത്സല്യം തൻ പ്രതാപത്തെ മാറ്റിവെച്ചിട്ട് എൻ പ്രാണനെ രക്ഷിപ്പാൻ കരിഞ്ഞിറങ്ങി വന്നു. ഓ, ഞാൻ എത്രമാത്രം അവനെ സ്നേഹിക്കുന്നു, ഞാൻ എത്രമാത്രം അവനെ ആരാധിക്കുന്നു. എന്റെ ജീവനും എന്റെ പ്രകാശവും എന്റെ സർവവും നീയാകുന്നു. എന്റെ വലിയ സൃഷ്ടാവ് എനിക്ക് വേണ്ടി രക്ഷിതാവായി. അവനിൽ ദൈവത്തിൻ സർവസമ്പൂർണതയും വസിക്കുന്നു. അവനാണ് ഈ ആവശ്യം നിറവേറ്റിയത്. കൃപ യേശു ക്രിസ്തു എന്ന വ്യക്തിയെ ജനിപ്പിച്ചു. ഈ പുസ്തകത്തിൽ നാം ഇപ്പോൾ ദൈവം തന്റെ കൂടാരത്തെ വിശാലമാക്കി അവൻ ദൈവത്തിൽ നിന്ന് ഒരു മനുഷ്യനായി തീർന്നുമെന്ന് നാം കണ്ടുപിടിക്കുന്നു. ഒരു മനുഷ്യനാകുന്നതിന് വേണ്ടി, ഒരു മനുഷ്യന്റെ സ്വരൂപത്തെ എടുക്കുന്നതിന് വേണ്ടി സർവശക്തനിൽ നിന്നും അവൻ തന്റെ പ്രവണതയെ മാറ്റി. അതിനാൽ അവന് മരണം കൈവരിച്ചുകൊണ്ട് മനുഷ്യനെ വീണ്ടെടുക്കാൻ കഴിഞ്ഞു. അവനല്ലാതെ മറ്റാരും യോഗ്യരായി ഇല്ലാതിരുന്നപ്പോൾ നമുക്ക് അവനെ കാണാൻ കഴിയും. അതുവരെ കാത്തിരിക്കുക. മനസ്സിലായോ? വേദപുസ്തകത്തിൽ രൂത്തിന്റെ പുസ്തകത്തിൽ വായിക്കുമ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയെ ഗോയൽ എന്ന് വിളിക്കപ്പെടുന്നതായി കാണാൻ കഴിയും. ആ വ്യക്തിയെ ഗോയൽ എന്നോ അല്ലെങ്കിൽ ആ വ്യക്തി വീണ്ടെടുപ്പിനുള്ള ആവശ്യങ്ങളെ നിറവേറ്റാൻ കഴിയുന്ന വ്യക്തിയായിരുന്നു. ഗോയൽ എന്ന വ്യക്തി അതിനുള്ള യോഗ്യതയുള്ളവനായിരിക്കണം, അത് ചെയ്യുന്നതിന് ആഗ്രഹമുള്ളവനായിരിക്കണം, കൂടാതെ ഒരു ബന്ധുക്കാരനായിരിക്കണം, അത് ചെയ്യുന്നതിന് ഏറ്റവും അടുത്ത ബന്ധുക്കാരനായിരിക്കണം. അങ്ങനെ ആത്മാക്കളുടെ സൃഷ്ടികർത്താവായ ദൈവം നമ്മുടെ ബന്ധുക്കാരനാകുകയും നമ്മുടെ പാപത്തെ അവന്റെ മേൽ വഹിച്ച് അതിന്റെ വില കൊടുത്ത് നമ്മെ വീണ്ടും തിരികെ ദൈവത്തിലേക്ക് വീണ്ടെടുക്കുന്നതിനായി നമുക്ക് പകരം അവൻ മനുഷ്യനായി തീർന്നു. അവിടെയാകുന്നു ഇത്, അവിടെയാകുന്നു ഈ വീണ്ടെടുപ്പുകാരൻ. ക്രിസ്തു നമ്മെ ഇപ്പോൾ വീണ്ടെടുത്തിരിക്കുന്നു. നാം ഇപ്പോൾ വീണ്ടെടുക്കപ്പെട്ടവരാകുന്നു. എന്നാൽ അവൻ തന്റെ സ്വന്തമായത് ഇതുവരെയും അവകാശമാക്കി എടുത്തിട്ടില്ല. ഒരുപക്ഷെ ഇപ്പോൾ നിങ്ങൾ ഈ കാര്യത്തിൽ എന്നോട് വിയോജിക്കാനിടയുണ്ട്. എന്നാൽ ഒരു നിമിഷം നേരം കാത്തിരിക്കുക, നമുക്കത് നോക്കാം. മനസ്സിലായോ? അവനത് അവകാശപ്പെട്ടിട്ടില്ല. നോക്കൂ, അവൻ വീണ്ടെടുപ്പിന്റെ പുസ്തകം എടുത്തിരിക്കുന്നുവെങ്കിൽ ആദാമിന്റെ പക്കൽ ഉണ്ടായിരുന്നതും അവന് നഷ്ടപ്പെട്ടു പോയിരുന്നതെല്ലാം ക്രിസ്തു തിരികെ വീണ്ടെടുക്കുന്നു. അങ്ങനെ അവൻ നമ്മെ വീണ്ടെടുത്തു കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ അവൻ ഇതുവരെ അത് സ്വന്തമായി എടുത്തിട്ടില്ല. അതിനായി നിയമിക്കപ്പെട്ട സമയം വരുന്നതുവരെ അവൻ അത് കഴിയില്ല. ആ സമയം വന്നു കഴിഞ്ഞതിനു ശേഷം നാം പുനരുദ്ധാനത്തിലാകുകയും പിന്നെ ഭൂമി വീണ്ടും പുതുക്കപ്പെടുകയും അപ്പോൾ അവൻ തന്റെ സ്വന്തമായതെടുക്കും. അത് അവൻ നമ്മെ വീണ്ടെടുത്തപ്പോൾ അവന് കിട്ടിയ അവന്റെ അവകാശമാകുന്നു. എന്നാൽ അത് ആ നിയുക്തമാക്കപ്പെട്ട സമയത്ത് ചെയ്തിരിക്കും. ഓ ദൈവമേ, ഇതിനെക്കുറിച്ച് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതായ 7 മുദ്രയിട്ട പുസ്തകത്തിൽ വിശദീകരിച്ചിരിക്കുന്നു. ശരി, വീണ്ടെടുപ്പിന്റെ പുസ്തകത്തിൽ ഇതെല്ലാം വിശദമാക്കിയിരിക്കുന്നു. ദൈവം നമ്മെ അനുവദിക്കുന്ന പക്ഷം ഈ അന്ത്യകാലത്തിൽ ക്രിസ്തു എന്ത് ചെയ്യുമെന്ന് ഈ 7 മുദ്രകളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ ആഴ്ചയിൽ നമുക്ക് വെളിപ്പെട്ടിരിക്കും. നോക്കൂ, അത് വെളിപ്പെടുത്തി തരുന്നിരിക്കും. അങ്ങനെ മുദ്രകൾ തുറക്കപ്പെടുമ്പോൾ, നമുക്കത് സ്വതന്ത്രമാക്കപ്പെടുമ്പോൾ, നമുക്ക് വീണ്ടെടുപ്പിന്റെ ആ വലിയ മഹത്തായ പദ്ധതി എന്താണെന്ന് കാണുവാൻ കഴിയുകയും എപ്പോഴാണ് എങ്ങനെയാണ് അത് പൂർത്തിയാക്കപ്പെടുന്നതെന്ന് കാണാൻ കഴിയുകയും ചെയ്യും. ഈ കാര്യങ്ങളെല്ലാം ഇവിടെ ഈ പുസ്തകത്തിൽ മറഞ്ഞിരിക്കുന്നു. ഇത് മുദ്രയിട്ടിരിക്കുകയും 7 മുദ്രകളാൽ മുദ്രയിട്ടിരിക്കുകയും ചെയ്തിരിക്കുന്നതിനാൽ കുഞ്ഞാടിന് മാത്രമേ അവയെ പൊട്ടിക്കാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ ക്ഷമിക്കണം, നാം മനസ്സിലാക്കുന്നത് നിങ്ങൾ തിരുവെഴുത്തിൽ അത് നോക്കിക്കാണുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ യിർമ്യാവിന്റെ പുസ്തകത്തിൽ നമുക്കത് കണ്ടുപിടിക്കാൻ കഴിയും. അവൻ ദേശത്ത് തടവുകാരനായി പോയിരുന്ന അവസരത്തിൽ അവൻ തന്റെ ഇളയപ്പന്റെ മകന്റെ നിലം വിലയ്ക്ക് വാങ്ങി ആധാരമെഴുതി മുദ്രയിടുന്നത് നമുക്ക് കാണാൻ കഴിയും. നാം അതെടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ പക്കലുള്ള 7 സഭാകാലഘട്ടത്തിൽ ഈ മുദ്രകളും മറ്റു കാര്യങ്ങളും നമുക്കവിടെ ഉണ്ടായിരിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ പഴയ നിയമത്തിൽ ഒരു മുദ്ര എന്ന് പറയുന്നത് ഇപ്രകാരം ഒരു ചുരുളായിരുന്നു. ആ ചുരുളിനുള്ളിൽ ഒരു രഹസ്യമുണ്ടായിരിക്കുകയും ഈ രഹസ്യം മറഞ്ഞിരിക്കുകയും ആകുന്നു. ഈ ചുരുളിന് ചുറ്റുമായി മുദ്രയിട്ടിരിക്കുകയും അത് ഇന്ന ഇന്ന ആളിന് അവകാശപ്പെട്ടതാണെന്ന് അതിൽ മുദ്രയിട്ടിരിക്കും. അതിനുശേഷം മറ്റൊരു രഹസ്യം ഇതുപോലെ ചുരുട്ടി ഈ അവകാശം എന്തായിരുന്നുവെന്ന് ഈ വശത്തായി ഇന്ന ഇന്ന ആളിന്റെ അവകാശിയെന്ന് അത് എഴുതി മുദ്രയിട്ടിരിക്കും. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം കൂടി എഴുതി ഇതൊരു കടലാസ് ചുരുളായി തീരുന്ന കാരണം ഇന്നത്തെ പല പുസ്തകങ്ങൾ അന്ന് ജനങ്ങൾക്കുണ്ടായിരുന്നില്ല. അതൊരു ചുരുളായിരുന്നു. എത്ര പേർക്കതറിയാം? അതിനെ ഒരു പുസ്തക ചുരുൾ എന്ന് വിളിച്ചിരുന്നു. ശരി, ഒരു മുദ്രയിട്ട പുസ്തക ചുരുൾ എടുത്ത് അതിന്റെ ഇവിടെയുള്ള ഒരു മുദ്രയെ നിങ്ങൾ പൊട്ടിക്കുമ്പോൾ അതിന്റെ രഹസ്യം എന്താണെന്നും അതിനെ അഴിച്ചു നോക്കിയാൽ അതിലുള്ള അവകാശം എന്തായിരുന്നുവെന്നും നിങ്ങൾക്ക് കാണാൻ കഴിയും. അതിനുശേഷം അടുത്തതിനെ അഴിച്ചാൽ അതിലുള്ള അവകാശം എന്തായിരുന്നുവെന്നും നിങ്ങൾക്കറിയാൻ കഴിയും. ഇവിടെയുള്ള ഈ 7 മുദ്രകളുടെ മുഴുവൻ കാര്യമെന്നത് ലോകസ്ഥാപനം മുമ്പുള്ള എല്ലാ രഹസ്യങ്ങളും അതിൽ മുദ്രയിട്ടിരിക്കുകയും 7 വ്യത്യസ്തമായ മുദ്രകളാൽ വെളിപ്പെട്ടിരിക്കുന്നതുവരെ ആകുന്നു. അതിനെക്കുറിച്ച് ദൈവമിഷ്ടമെങ്കിൽ അവൻ തന്നെ നമ്മെ ഈ മുദ്രകളെ നീക്കി ഈ പുസ്തകത്തിൽ കൂടി നോക്കി ഇതിനെക്കുറിച്ച് എന്താണെന്നുള്ളത് കണ്ടുപിടിക്കാൻ ഇടയാക്കി തരട്ടെ. നോക്കൂ, ഓ അത് നമുക്കെത്ര മഹത്തായ ഒരു സമയമായിരിക്കുമെന്ന് ഞാൻ ആശിക്കുന്നു. അവിടെ വീണ്ടെടുപ്പിന്റെ മർമ്മം മുദ്രയിട്ടിരിക്കുന്നു. ഈ പുസ്തകം അവസാനത്തെ ദൂതന്റെ സന്ദേശം നൽകുന്നതുവരെ തുറക്കപ്പെടാൻ കഴിയുന്നതല്ല. ഈ പുസ്തക ചുരുൾ അവിടെ ഉണ്ടായിരിക്കുന്നു. അതവിടെ ഉണ്ടായിരിക്കുന്നു എന്നുള്ള കാര്യം നാം അറിയുന്നു. അത് വീണ്ടെടുപ്പാണെന്ന് നാം അറിയുന്നു. അത് വീണ്ടെടുപ്പാണെന്ന് നാം വിശ്വസിച്ചിരിക്കുന്നു. യിരെമ്യാവ് പറഞ്ഞു, ഈ ചുരുൾ, നാം അതിനെക്കുറിച്ച് അവിടെ വായിക്കുമ്പോൾ അവൻ പറയുന്നു, ഈ ചുരുൾ ഒരു മൺപാത്രത്തിൽ വെക്കണം. നോക്കൂ, ഹോ, അതെത്ര മനോഹരമായ കാര്യമായിട്ട് എനിക്കതിനെക്കുറിച്ച് കുറച്ചു നേരം സംസാരിക്കാൻ കഴിയുമായിരുന്നു. ഈ ചുരുൾ ഒരു മൺപാത്രത്തിൽ വെച്ചിരിക്കുകയും ആ മൺപാത്രം ഒരിക്കൽ ജഡമായി തീർന്നു. സ്തോത്രം. അത് മരിച്ച് വീണ്ടും ഉയർത്തെഴുന്നേറ്റിട്ട് അത് വിലയ്ക്ക് വാങ്ങുന്നതിനുള്ള സമയം വരുന്നതുവരെ മൺപാത്രത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. ഓ ദൈവമേ, അതെത്ര മനോഹരമായിരിക്കുന്നു. ശരി, ഈ സന്ദേശങ്ങളെല്ലാം മൺപാത്രങ്ങളിൽ സൂക്ഷിച്ചു വെച്ചിട്ട് ദൈവത്തിന് നിയോഗിക്കപ്പെട്ട സമയമായ ഈ ഭൂമിയിലെ അവസാനത്തെ ദൂതന്റെ സമയം വരെ വെച്ചിരിക്കുന്നു. അവരെല്ലാം അതിനെക്കുറിച്ച് എനിക്കറിയാം, അതവിടെയാകുന്നു, ഞാൻ വിശ്വസിക്കുന്നു, അതവിടെയാകുന്നു എന്നെല്ലാം ന്യായം വിധിച്ചിരുന്നു. അവൻ അതിനെക്കുറിച്ച് മത്സരിക്കുകയും ഓരോ കാര്യങ്ങൾ അതിനെ കൊണ്ടുവന്ന് കാണിച്ചു കൊണ്ടുവരികയും ചെയ്തിരുന്നു. വിശ്വാസത്താൽ അവരത് വിശ്വസിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ അത് ദൈവത്തിന്റെ കരങ്ങളിൽ നിന്നും വെളിപാടോടുകൂടി ന്യായീകരിച്ചു കൊണ്ടുവരപ്പെടാൻ പോകുകയാണ്. ദൈവം അപ്രകാരം പറഞ്ഞിരിക്കുന്നു, അവനത് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. ഇപ്പോൾ നമുക്കിതെടുത്ത് നോക്കാം, നാം എവിടെയായിരുന്നു നിർത്തിയിരുന്നത്. നമുക്കിപ്പോൾ രണ്ടാം വാക്യത്തിലേക്ക് കടക്കാം. ഒന്നാം വാക്യത്തിന് അതൊരു നീണ്ട സമയമായിരുന്നു എടുത്തിരുന്നത്. എന്നാൽ നമുക്ക് രണ്ടാം വാക്യം എടുക്കാം. ഒരുപക്ഷെ ഈ അടുത്ത വാക്യത്തിൽ നാം അധിക സമയം എടുത്തിരിക്കില്ല. ആ പുസ്തകം തുറപ്പാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും യോഗ്യനാരുള്ളൂ എന്ന് അത്യുച്ചത്തിൽ ഘോഷിക്കുന്ന ശക്തനായൊരു ദൂതനെയും കണ്ടു. ഇപ്പോൾ ഓർക്കുക, നമുക്ക് ഒന്നാമത്തെ വാക്യം കൂടി വീണ്ടും വായിക്കാം. അതിനാൽ നമുക്കത് ഒരുമിച്ച് കിട്ടും. ഞാൻ സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലങ്കയിൽ ദൈവം ആരാകുന്നുവത്? അത് പരിപൂർണമായും ജീവപുസ്തകത്തിന്റെ യഥാർത്ഥ ഉടമയാകുന്നു. അവനാകുന്നു അത് പിടിച്ചിരിക്കുന്നത്. ദൈവമാണത് പിടിച്ചിരിക്കുന്നത്. ആദാമിനത് നഷ്ടപ്പെട്ടപ്പോൾ അത് അതിന്റെ യഥാർത്ഥ ഉടമസ്ഥന്റെ കയ്യിലേക്ക് തിരികെ പോയി. അത് ദൈവത്തിന് അവകാശപ്പെട്ടതാകുന്നു. യോഹന്നാൻ ഈ ദർശനത്തിൽ നോക്കുമ്പോൾ സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലങ്കയ്യിൽ അകത്തും പുറത്തും എഴുത്തുള്ളതായി ഏഴു മുദ്രയാൽ മുദ്രയിട്ടൊരു പുസ്തകം കണ്ടു. അകത്തു നോക്കുക, ഇപ്പോൾ നാം ഈ മുദ്രകൾ പൊട്ടിക്കുന്നതിലേക്ക് കടക്കുമ്പോൾ അതിലുള്ള ഓരോ മുദ്രകൾക്കും വേണ്ടി നാം തിരുവഴുത്തിന്റെ ആഴങ്ങളിലേക്ക് അതിന്റെ തുടക്കം മുതൽ കടന്നിട്ട് നോക്കുന്നതായിരിക്കും. ഈ മുഴുവൻ കാര്യങ്ങളും ഒരുമിച്ച് ഈ മുഴുവൻ മർമ്മങ്ങളും ഇതാ ഈ മുദ്രകളിൽ കിടക്കുന്നു. വേദപുസ്തകത്തിലെ സകല മർമ്മവും ഈ മുദ്രകളിൽ കിടക്കുന്നു. ആ സമയം വരെയും ഈ മുദ്രകൾ തുറക്കപ്പെടാൻ കഴിയുന്നതല്ല. ഒരു മിനിറ്റിനുള്ളിൽ ഞാൻ അതിവിടെ തെളിയിച്ചു തരുന്നതാണ്. ശ്രദ്ധിക്കുക, ഇപ്പോൾ ഈ പുസ്തകം ഓർക്കുക മുദ്രയിട്ടിരിക്കുന്നു. ഇവിടെ ഇതാ ഒരെണ്ണം അതിവിടെ മുദ്രയിട്ടിരിക്കുന്നു. അതിനുശേഷം മറ്റൊരെണ്ണം ചുരുട്ടിയിരിക്കുന്നു, അതൊരു മുദ്രയാകുന്നു. വേറൊരെണ്ണം ചുരുട്ടിയിരിക്കുന്നു, അതൊരു മുദ്രയാകുന്നു. ഇത് വീണ്ടെടുപ്പിന്റെ പുസ്തകമാകുന്നു. ഈ മുഴുവൻ കാര്യങ്ങൾ കൂടി ഒരുമിച്ച് അതൊരു പുസ്തകമാക്കിയിട്ട് അത് ഏഴ് മുദ്രകളാൽ മുദ്രയിട്ടിരിക്കുന്നു. അതിനുശേഷം അതിന്റെ പുറംവശമാകുന്നു, കാരണം അത് ചുരുട്ടപ്പെട്ടിരിക്കുന്നു. മുദ്രയുടെ മർമ്മം അകവശത്താകുന്നു. അതതിന് വെള്ളക്കുതിര സവാരിക്കാരൻ അല്ലെങ്കിൽ കറുത്ത കുതിര സവാരിക്കാരൻ അങ്ങനെ എല്ലാമായിട്ട് വിളിക്കുന്നു. അത് പുറത്താകുന്നു. എന്നാൽ മുഴുവൻ പുസ്തകത്തിന്റെ മർമ്മം മുദ്രകളിലായിട്ട് ഉത്പത്തി തൊട്ട് വെളിപാട് വരെയാകുന്നു. വീണ്ടെടുപ്പിന്റെ മുഴുവൻ പദ്ധതിയും ഈ ഏഴ് മുദ്രകളിൽ വെളിപ്പെട്ടിരിക്കുന്നു. ഹോ, ഇതൊരു സുപ്രധാന സമയമാകുന്നു. ഇത് മനസ്സിലാക്കുന്നതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇപ്പോൾ ശക്തനായൊരു ദൂതൻ രണ്ടാം വാക്യമാകുന്നു. ശക്തനായൊരു ദൂതൻ അത്യുച്ചത്തിൽ ഘോഷിച്ചു, യോഗ്യനാരാകുന്നു? എന്തിന്റെ യോഗ്യതയാകുന്നു? പുസ്തകം തുറപ്പാൻ യോഗ്യനാരുള്ളൂ. ഇപ്പോൾ നാം ഇത് കാണുന്നു. ഇപ്പോൾ ഈ പുസ്തകം എവിടെയാകുന്നു? ഇത് അതിന്റെ യഥാർത്ഥ ഉടമസ്ഥന്റെ കയ്യിലാകുന്നു. കാരണം ഇതൊരു പുത്രനാൽ, ദൈവത്തിന്റെ ആദ്യത്തെ പുത്രനാൽ, ഒരു മനുഷ്യവർഗത്തിന്റെ പുത്രനാൽ നഷ്ടപ്പെട്ടു പോയിരുന്നു. അവൻ സാത്താന് ചെവി കൊടുത്തിട്ട് അവന്റെ അവകാശത്തെ നഷ്ടപ്പെടുത്തിയപ്പോൾ അവനത് കൈവിട്ട് കളഞ്ഞു. എന്താണ് അവൻ ചെയ്തത്? ദൈവത്തിന് പകരം അവൻ സാത്താന്റെ ജ്ഞാനത്തെ സ്വീകരിച്ചു. ഇപ്പോൾ നമുക്ക് ഒരു നിമിഷം ഇവിടെ നിർത്തിക്കൂടെ? ദൈവത്തിന്റെ പുത്രന്മാർ ദൈവത്തിന്റെ വചനത്തിന് പകരമായി ഒരു സെമിനാരിയുടെ അതിനെക്കുറിച്ചുള്ള ആശയത്തെ എടുക്കുന്നു. നോക്കൂ, അതേ കാര്യം തന്നെ ആദാം ചെയ്തിട്ട് തന്റെ അവകാശത്തെ നഷ്ടമാക്കി കളഞ്ഞു. അങ്ങനെ അവൻ ചെയ്തപ്പോൾ അത് നേരെ തിരികെ ദൈവത്തിന്റെ അടുക്കലേക്ക് പോയി. ഈ കാലങ്ങളിലെല്ലാമായിട്ട് അതെവിടെയായിരുന്നുവെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലേ? നോക്കൂ, നേരെ തിരികെ അതിന്റെ യഥാർത്ഥ ഉടമസ്ഥന്റെ അടുക്കലേക്ക് പോയിരുന്നു. യോഹന്നാൻ ആത്മാവിൽ എടുക്കപ്പെട്ട് സ്വർഗത്തിൽ നിന്നിരുന്നു. അവനിപ്പോൾ സഭാകാലങ്ങളിൽ നിന്നും മേലേക്ക് എടുക്കപ്പെട്ടിരുന്നു. നോക്കൂ, ഈ സഭാകാലഘട്ടങ്ങൾ നാം കണ്ടിരുന്നു. അതിനുശേഷം നാലാം അധ്യായത്തിൽ അവൻ മേലേക്ക് എടുക്കപ്പെട്ടു. അവനോട് ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അവൻ സിംഹാസനത്തിൽ ഒരുവൻ ഈ പുസ്തകം തന്റെ വലങ്കയിൽ പിടിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടു. അതിനെക്കുറിച്ച് ഇപ്പോൾ ചിന്തിച്ചു നോക്കുക. അതിനുശേഷം ഈ പുസ്തകം വീണ്ടെടുപ്പിന്റെ ഒരു അവകാശ പ്രമാണമായി ഏഴ് മുദ്രകളാൽ മുദ്രയിടപ്പെട്ടിരിക്കുകയാകുന്നു. അതിനുശേഷം ഒരു ദൈവദൂതൻ കടന്നു വരികയും ശക്തനായ ഒരു ദൂതൻ കടന്നുവന്ന് അത്യുച്ചത്തിൽ ഘോഷിച്ചുകൊണ്ട് ഈ പുസ്തകം എടുപ്പാനും ഈ പുസ്തകം തുറപ്പാനും യോഗ്യതയുള്ളവൻ ആരെന്ന് ചോദിക്കുകയുണ്ടായി. ഈ മുദ്രകൾ തുറക്കാൻ യോഗ്യതയുള്ളവൻ ആർ? ഈ പുസ്തകം തുറപ്പാൻ യോഗ്യതയുള്ളവൻ ആർ? നോക്കൂ, ദൂതൻ അത് ആവശ്യപ്പെട്ടു. യോഹന്നാൻ അത് കണ്ടു. ആരാണിപ്പോൾ യോഗ്യതയുള്ളവൻ എന്നവൻ ചോദിച്ചു. അവൻ കടന്നു വരട്ടെ. ഹോ ദൈവമേ, ഒരുപക്ഷെ എനിക്കിത് ഈ വിധത്തിൽ അനുഭവപ്പെടുന്നതായിരിക്കാം. എന്നാൽ അവൻ കടന്നു വരട്ടെ എന്ന് ദൂതൻ പറഞ്ഞു. അവൻ കടന്നു വരട്ടെ. ഇതാ വീണ്ടെടുപ്പിന്റെ പുസ്തകം എവിടെയായിരിക്കുന്നു? ഇതാ വീണ്ടെടുപ്പിന്റെ പദ്ധതി ഇവിടെയായിരിക്കുന്നു. നിങ്ങൾ വീണ്ടെടുക്കപ്പെടാൻ പോകുന്നതിന്റെ ഏക മാർഗം ഇതാ ഇവിടെയാകുന്നു. കാരണം സ്വർഗത്തിന്റെയും ഭൂമിയുടെയും മുഴുവനായ വീണ്ടെടുപ്പിന്റെ അവകാശ പ്രമാണം ഇതാ ഇവിടെയായിരിക്കുന്നു. അവൻ ആഗ്രഹിക്കുന്ന പക്ഷം അവൻ അതിനുവേണ്ടി കടന്നു വരട്ടെ. ഹോ ദൈവമേ, ഇപ്പോൾ സംസാരിക്കൂ. അല്ലാത്ത പക്ഷം എന്നേക്കുമായി മിണ്ടാതിരുന്നു കൊള്ളുക. അതിന് യോഗ്യത പ്രാപിച്ചവൻ കടന്നുവന്ന് ഈ പുസ്തകത്തിന്റെ അവകാശത്തെ എടുക്കട്ടെ. അത് ചെയ്യുന്നതിന് യോഗ്യതയായിട്ടുള്ളവൻ ആരാകുന്നു? യോഹന്നാൻ പറഞ്ഞു, അതിന് യോഗ്യനായി സ്വർഗത്തിൽ ആരെയും കണ്ടില്ല, അതിന് യോഗ്യനായി ഭൂമിയിൽ ആരെയും കണ്ടില്ല. ഭൂമിക്ക് കീഴിലായും ജീവിച്ചിരിക്കുകയോ മരിച്ചുപോയിട്ടുള്ളവരോ ആയ ആരെയും യോഗ്യരായി കണ്ടില്ല. യാതൊരു മനുഷ്യനും അതിന് യോഗ്യതയുള്ളവനായി കണ്ടില്ല. ദൂതന്റെ ആഹ്വാനം വീണ്ടെടുപ്പുകാരനായി ചാർച്ചക്കാരൻ വരുന്നത് വേണ്ടിയായിരുന്നു. ദൈവം പറഞ്ഞു, എനിക്കൊരു നിയമമുണ്ട്. ഒരു ബന്ധുക്കാരന് വീണ്ടെടുപ്പിന് വേണ്ടി പകരമായി നിൽക്കാൻ കഴിയും. ആ ബന്ധുക്കാരനായ വീണ്ടെടുപ്പുകാരൻ എവിടെ? അത് ഏറ്റുവാങ്ങാൻ യോഗ്യൻ ആരാകുന്നു? ഇത് ആദാമിൽ നിന്ന് തുടങ്ങി അപ്പോസ്തോലന്മാരിൽ കൂടിയും പ്രവാചകന്മാരിൽ കൂടിയും അങ്ങനെ എല്ലാ കാര്യങ്ങളിൽ കൂടിയും വന്നിട്ട് ആരും അതിന് യോഗ്യതയുള്ളവരായിരുന്നില്ല. ഇപ്പോൾ അതിനെക്കുറിച്ച് എന്ത് പറയുന്നു? സ്വർഗത്തിൽ ആരും ഭൂമിയിൽ ആരും ജീവനുള്ളവരിൽ ആരും അതിന് യോഗ്യതയുള്ളവരായിരുന്നില്ല. ഏലിയാവ് അവിടെ നിൽപ്പുണ്ടായിരുന്നു, മോശി അവിടെ നിൽപ്പുണ്ടായിരുന്നു, എല്ലാ അപ്പോസ്തലന്മാരും അവിടെ നിൽപ്പുണ്ടായിരുന്നു, അല്ലെങ്കിൽ മരിച്ചുപോയിരുന്ന എല്ലാ വിശുദ്ധന്മാരും ഇയ്യോബും പരിശുദ്ധന്മാരും എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും അവിടെ നിൽപ്പുണ്ടായിരുന്നു. എന്നാൽ ആരും തന്നെ ആ പുസ്തകത്തെ നോക്കുവാൻ പോലും യോഗ്യതയുള്ളവരായിരുന്നില്ല. പുസ്തകം എടുക്കുകയും അതിന്റെ മുദ്രകളെ പൊട്ടിക്കുകയും ചെയ്യുന്നത് പിന്നീടുള്ള കാര്യമാകുന്നു. ഇപ്പോൾ മാർപ്പാപ്പയും ബാക്കിയുള്ള ഈ മനുഷ്യരും എവിടെയാകുന്നു? നിങ്ങളുടെ ബിഷപ്പ് എവിടെ? എവിടെയാണ് നമ്മുടെ യോഗ്യതകളെല്ലാം? നാം യാതൊന്നുമല്ല. അത് ശരിയാണ്. വീണ്ടെടുപ്പുകാരനായ ചാർച്ചക്കാരൻ അവന് കഴിയുമെങ്കിൽ മുമ്പോട്ട് കടന്നു വരുന്നതിന് അവൻ ആഹ്വാനം കൊടുത്തു. എന്നാൽ ആരും യോഗ്യരായി ഉണ്ടായിരുന്നില്ല എന്ന് യോഹന്നാൻ പറഞ്ഞു. ഇപ്പോൾ യോഗ്യരായ മനുഷ്യർ അവിടെ ഉണ്ടായിരുന്നില്ല എന്നല്ല, ഉദാഹരണമായിട്ട് ഒരു ദൈവദൂതൻ. മറ്റൊരു ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ കഴിയും, ഗബ്രിയേലും അല്ലെങ്കിൽ മിഖായേലും ഉണ്ടായിരുന്നു. എന്നാൽ ഓർക്കുക, അതൊരു ബന്ധുക്കാരനായിരിക്കണം. ഓർക്കുക, യോഹന്നാൻ ഇവിടെ പറയുന്നു, ആർക്കും ഒരു ദൈവദൂതനോ ഒരു സറാഫിനോ കഴിഞ്ഞില്ല. അവർ പാപം ചെയ്തിട്ടില്ലാത്തവരാണ്. എന്നാൽ അവർ വ്യത്യസ്ത വിഭാഗത്തിൽപ്പെട്ടവരാകുന്നു. അവർക്കൊരിക്കലും വീഴ്ച പറ്റിയിരുന്നില്ല. എന്നാൽ ഇതൊരു ബന്ധുക്കാരനായി വീണ്ടെടുപ്പുകാരൻ തന്നെ ആയിരിക്കണം. ഒരു മനുഷ്യനും യോഗ്യതയില്ലായിരുന്നു. കാരണം അവരിൽ ആരും തന്നെ വീണ്ടെടുക്കപ്പെട്ടവരായിരുന്നില്ല. ആർക്കും അതിലേക്ക് നോക്കുന്നതിനുള്ള യോഗ്യത പോലുമില്ലായിരുന്നു. ഹോ ഇല്ലായിരുന്നു ദൈവമേ. അതിനാൽ ഒരു മനുഷ്യനായ ബന്ധുക്കാരനെ അതിനാവശ്യമായിരുന്നു. അവൻ അതിനുവേണ്ടി ആഹ്വാനം നൽകി. ആരെയും ഒരിടത്തും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ആരും അതിന് യോഗ്യരായി ഉണ്ടായിരുന്നില്ല. ഒരു ബിഷപ്പോ ഒരു ആർച്ച് ബിഷപ്പോ ഒരു പുരോഹിതനോ ഒരു പൌരോഹിത്യ ഭരണത്തലവനോ യോഗ്യത ഉണ്ടായിരുന്നില്ല. ഈ പുസ്തകത്തിലേക്കൊന്ന് നോക്കുവാൻ വേണ്ടത്ര വിശുദ്ധി പോലും ഉണ്ടായിരുന്നില്ല. ഹോ ദൈവമേ, ദൈവമേ, അത് ശരിക്കും കഠിനമായ ഒരു കാര്യം തന്നെയാകുന്നു. എന്നാൽ വേദപുസ്തകം അപ്രകാരമാണ് പറയുന്നത്. ഞാൻ യോഹന്നാൻ പറഞ്ഞത് ഉദ്ധരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. വേദപുസ്തകം യോഹന്നാൻ ഏറ്റവും കരഞ്ഞു എന്ന് പറയുന്നു. അത് ചില ആളുകൾ അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നത് പോലെയല്ല. ഒരിക്കൽ ഒരാൾ ഇപ്രകാരം പഠിപ്പിച്ച് ഞാൻ കേട്ടിരുന്നു, യോഹന്നാൻ കരഞ്ഞത് അവൻ സ്വയം അതിന് യോഗ്യനായി തീരാൻ കഴിയാത്തതിനാലാണ് എന്ന് പറഞ്ഞിരുന്നു. ഓ, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ഏതൊരു വ്യക്തിക്കും അതിന്റെ കാരണം അതല്ല എന്നറിയാൻ കഴിയും. നോക്കൂ, ദൈവത്തിൽ നിന്നുള്ള പ്രചോദനത്താൽ അതിന്റെ കാരണം അതല്ലെന്നറിയാൻ കഴിയും. എന്നാൽ യോഹന്നാൻ ഏറ്റവും കരഞ്ഞു. യോഹന്നാൻ കരഞ്ഞതിന്റെ കാരണം എന്താണെന്ന് ഞാൻ ചിന്തിക്കുന്നത് ഇതാകുന്നു. അതെന്തുകൊണ്ടാണെന്നാൽ ഈ വീണ്ടെടുപ്പിന്റെ പുസ്തകം തുറക്കുന്നതിന് യോഗ്യതയുള്ളവരായി ആരുമില്ലെങ്കിൽ സർവ്വസൃഷ്ടിയും നഷ്ടപ്പെട്ടു പോകും. ഇതാ ആ പുസ്തകം, ഇതാ അതിന്റെ അവകാശ പ്രമാണം. അത് ഈ യോഗ്യതകളെ കണ്ടെത്താൻ കഴിയുന്ന ബന്ധുക്കാരനായ വീണ്ടെടുപ്പുകാരന് നൽകപ്പെടും. അത് ദൈവത്തിന്റെ സ്വന്തം നിയമമാകുന്നു. അവന് തന്റെ നിയമത്തെ അശുദ്ധമാക്കാൻ അല്ലെങ്കിൽ ലംഘിക്കാൻ എന്ന് പറയുന്നത് കൂടുതലും ശരിയാണ്. അതിന് കഴിയുകയില്ല. നോക്കൂ, ദൈവത്തിനൊരു ബന്ധുക്കാരനായ വീണ്ടെടുപ്പുകാരൻ അതിന് യോഗ്യനായവനും അത് ചെയ്യുന്നതിന് കഴിവുള്ളവനും അത് ചെയ്യുന്നതിനുള്ള കാര്യങ്ങളും ഉള്ളവനെ ആവശ്യമായിരുന്നു. ആ ദൂതൻ പറഞ്ഞു, ഇപ്പോൾ ആ ബന്ധുക്കാരനായ വീണ്ടെടുപ്പുകാരൻ മുമ്പോട്ട് കടന്നു വരട്ടെ. അപ്പോൾ യോഹന്നാൻ നോക്കി, അവൻ ഭൂമിയിൽ എല്ലായിടത്തും നോക്കി, അവൻ ഭൂമിക്ക് കീഴിലും നോക്കി, ആരും അവിടെ ഉണ്ടായിരുന്നില്ല. അവിടെ ഇതാ സൃഷ്ടിയും എല്ലാ കാര്യങ്ങളും നഷ്ടമായിരിക്കുന്നു. തീർച്ചയായും യോഹന്നാൻ ഏറ്റവും കരഞ്ഞു. എല്ലാ കാര്യങ്ങളും നഷ്ടപ്പെട്ടു പോയിരുന്നു. അവന്റെ കരച്ചിൽ അധികം നീണ്ടു നിന്നിരുന്നില്ല, എന്നാൽ ഒരു മിനിറ്റ് നേരത്തേക്കായിരുന്നു. അപ്പോൾ മൂപ്പന്മാരിൽ ഒരുവൻ അവനോട്, യോഹന്നാനെ കരയണ്ട എന്ന് പറഞ്ഞു. ഓ ദൈവമേ, അവന്റെ കരച്ചിൽ അധികം നീണ്ടില്ല, എന്നാൽ ഒരു നിമിഷത്തേക്കായിരുന്നു. യോഹന്നാൻ വിചാരിച്ചു, ഓ ദൈവമേ, ആ മനുഷ്യൻ എവിടെ? പ്രവാചകന്മാർ ഇതാ അവിടെ നിൽക്കുന്നു, എന്നെ പോലെ തന്നെ അവരും ജനിച്ചവരാകുന്നു. വിശുദ്ധന്മാർ അവിടെ നിൽക്കുന്നു. ഓ, ആരും അതിനുവേണ്ടി അവിടെയില്ലേ? അത് ചെയ്യാൻ യോഗ്യനായ ഒരു മനുഷ്യനെ എനിക്ക് ആവശ്യമായിരിക്കുന്നു. വീണ്ടെടുക്കുവാൻ കഴിവുള്ള ഒരു മനുഷ്യനെ എനിക്ക് ആവശ്യമായിരിക്കുന്നു. അവൻ ആരെയും അതിന് യോഗ്യനായി കണ്ടുകിട്ടിയില്ല. അതിനാൽ അവൻ ഏറ്റവും കരയാൻ തുടങ്ങി. ഓ, എല്ലാ കാര്യങ്ങളും നഷ്ടമായിരിക്കുന്നു. അവൻ ഏറ്റവും ദുഃഖത്തോടെ കരഞ്ഞു. അവൻ ദുഃഖിതനായിരുന്നു, കാരണം എല്ലാ കാര്യങ്ങളും, സൃഷ്ടി മുഴുവൻ തന്നെ, അവർക്കതിന് യോഗ്യത ആരെയും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും പോയി കഴിഞ്ഞിരിക്കും. ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ, ഈ ആവശ്യങ്ങളെ കണ്ടെത്തുവാൻ കഴിയുന്ന ആരെയെങ്കിലും അവർക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവിടെ സകല മനുഷ്യജാതിയും ലോകവും സർവ്വസൃഷ്ടിയും നഷ്ടപ്പെട്ടു പോകും. ഹോ, എല്ലാം വീണുപോയിരിക്കുന്നു. വീണ്ടെടുപ്പിന്റെ അവകാശവും നിത്യജീവന്റെ അവകാശവും വെളിച്ചവും അതുപോലെ ഈ അവകാശങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയിരിക്കുകയും അതിന്റെ വില കൊടുക്കുവാൻ കഴിയാവുന്നവരായി ആരും അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ യോഹന്നാൻ കരയാൻ തുടങ്ങി, കാരണം ആരും അതിന് യോഗ്യരായിട്ട് ഈ പുസ്തകമെന്ന് നോക്കുവാൻ പോലും യോഗ്യനായിട്ടുണ്ടായിരുന്നില്ല. ഓ, അതിനുവേണ്ടി ഒരു മനുഷ്യൻ ആവശ്യമായിരുന്നു. യോഹന്നാൻ ഏറ്റവും കരഞ്ഞു, കാരണം ആർക്കും അത് ചെയ്യുവാൻ കഴിയുമായിരുന്നില്ല. എല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞിരുന്നു.
Standing amidst the four beasts and all that great host of heaven, said, "Don't meet John."
അപ്പോൾ നാല് ജീവികളുടെയും സ്വർഗത്തിലെ സകല സൈന്യങ്ങളുടെയും മധ്യത്തിൽ നിന്ന് മൂപ്പന്മാരുടെ ഒരുവൻ പറഞ്ഞു, യോഹന്നാനെ കരയണ്ട. ഓ ദൈവമേ, ദൈവത്തിന്റെ കൃപയാകുന്നു, യോഹന്നാനെ നീ വിഷമിക്കണ്ട, നീ കരയണ്ട. യഹൂദ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ പുസ്തകം തുറപ്പാൻ ജയം പ്രാപിച്ചിരിക്കുന്നു. ജയം പ്രാപിച്ചിരിക്കുന്നു എന്നതിന്റെ അർത്ഥം പോരാടി ജയിച്ചിരിക്കുന്നു എന്നാകുന്നു. ഓ ദൈവമേ, ഗെതസ്മന തോട്ടത്തിൽ വെച്ച് അവന്റെ രക്തം വിയർപ്പ് തുള്ളി പോലെ അവന്റെ മുഖത്തു നിന്നും ഇറ്റു വീണുകൊണ്ടിരുന്നപ്പോൾ അവൻ ജയം പ്രാപിക്കുകയായിരുന്നു. നോക്കൂ, ഹൂ, ശ്രദ്ധിക്കൂ, സിംഹവും ദാവീദിന്റെ വേരുമായവൻ വിജയം പ്രാപിച്ച് ജയം പ്രാപിച്ചിരിക്കുന്നു. അത് യാക്കോബ് ചതിയനായിരുന്നതുപോലെയാകുന്നു. അവൻ ദൈവദൂതനുമായി പോരാടിയപ്പോൾ അവനെ വിട്ടുപോകാൻ ഇടയാക്കിയില്ല. ദൂതൻ അവനെ വിട്ടുപോകാൻ വേണ്ടി ശ്രമിച്ചു. എന്നാൽ അവൻ പറഞ്ഞു, എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. അവൻ ആഗ്രഹിച്ചത് അവന് കിട്ടുന്നതുവരെ അവൻ മൽപിടുത്തം നടത്തി. അങ്ങനെ അവന്റെ പേര് സ്ഥാനം പിടിച്ചെടുക്കുന്നവൻ, അതിന്റെ അർത്ഥം ചതിയൻ എന്നാകുന്നു. അതിൽ നിന്നും മാറ്റപ്പെടുകയുണ്ടായി. എന്തായിരുന്നു അത്? ഇസ്രായേൽ എന്ന് വെച്ചാൽ ദൈവത്തിന്റെ രാജകുമാരൻ എന്നാകുന്നു. അങ്ങനെ അവൻ ജനം പ്രാപിച്ചു. യഹൂദ ഗോത്രത്തിലെ ഈ സിംഹം ജയം പ്രാപിച്ചിരിക്കുന്നു. അവൻ പറഞ്ഞു, യോഹന്നാനെ കരയണ്ട, യഹൂദ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ ജയം പ്രാപിച്ചിരിക്കുന്നു. അവൻ ജയം പ്രാപിച്ച് കഴിഞ്ഞിരിക്കുന്നു, അവനത് ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. യോഹന്നാനെ ഇത് നിവൃത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഹോ ദൈവമേ, അവനൊരു ബ്ലീച്ച് ഉണ്ടാക്കിയിട്ട് അത് മനുഷ്യവർഗത്തെ മലിനമാക്കുന്ന അവന്റെ ജ്ഞാനമായ പാപത്തെ തിരികെ അവന്റെ ചെളിപുരണ്ട കൈകളിലേക്ക് അയക്കുന്നു. അതെ, എന്നാൽ യോഹന്നാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അവനൊരു കുഞ്ഞാടിനെ കണ്ടു. ഒരു സിംഹത്തിൽ നിന്നും അത് എത്ര വ്യത്യസ്തമായിരിക്കുന്നു. അവൻ പറഞ്ഞിരുന്നത് സിംഹം ജയം പ്രാപിച്ചിരിക്കുന്നു എന്നായിരുന്നു. നോക്കൂ, എനിക്ക് വീണ്ടും അതിവിടെ ഉപയോഗിക്കാൻ കഴിയും. ദൈവം എളിമയിൽ മറഞ്ഞിരിക്കുന്നു. അവൻ പറഞ്ഞു, അതൊരു സിംഹമാകുന്നു, അത് മൃഗങ്ങളുടെ രാജാവാകുന്നു. സിംഹം ജയം പ്രാപിച്ചിരിക്കുന്നു. മൃഗങ്ങളിൽ ഏറ്റവും ശക്തിയേറിയത് ഒരു സിംഹമാകുന്നു. ഞാൻ ആഫ്രിക്കയിലെ കാടുകളിൽ കിടന്ന് ജിറാഫുകൾ കരഞ്ഞുകൊണ്ടോടുന്നതും ഗംഭീരനായ ആന തുമ്പിക്കൈ ഉയർത്തിക്കൊണ്ട് വീ 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 എന്ന് ശബ്ദമുണ്ടാക്കുന്നതും കേട്ടിട്ടുണ്ട്. കാട്ടുമൃഗങ്ങൾ നിലവിളിച്ചുകൊണ്ടോടുന്നതും പരക്കം പാഞ്ഞ് കരയുന്നതും കൂടാതെ വണ്ടുകളും അതിന്റെ ശബ്ദങ്ങളും എല്ലാം കേട്ടിട്ടുണ്ട്. ബില്ലിപ്പോളും ഞാനും ഒരു ചെറിയ സ്ഥലത്ത് ചുള്ളിക്കമ്പുകൾ കൊണ്ട് മറഞ്ഞ് വേട്ടയ്ക്കായി പതുങ്ങിയിരിക്കുമ്പോൾ അങ്ങ് ദൂരെയായി എവിടെയെങ്കിലും ഒരു സിംഹം ഗർജിക്കുന്നത് കേൾക്കുകയും കാട്ടിലുള്ള സകല ജീവികളും നിശബ്ദരായി പോകുകയും ചെയ്യുന്നു. വണ്ടുകൾ പോലും അവയുടെ ഹൂങ്കാര ശബ്ദം നിർത്തിക്കളയും. രാജാവ് സംസാരിക്കുന്നു, ഹോ 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 ദൈവമേ. ഞാൻ നിങ്ങളോട് പറയട്ടെ, അപ്പോഴാണ് വിഭാഗീയ സഭകളും അവരുടെ സംശയങ്ങളും നിലം പരിചായി പോകുന്നത്. രാജാവ് സംസാരിക്കുമ്പോൾ എല്ലാം നിശബ്ദമാകുന്നു. ഇതാകുന്നു രാജാവ്, ഇത് അവന്റെ വചനമാകുന്നു. ഹോ, അവൻ പറഞ്ഞു, യോഹനാനെ നീ വിഷമിക്കണ്ട, നീ കരയണ്ട. യോഹനാനെ നീ തകർന്നു പോകരുത്. ഇവിടെ നീ ഒരു ദർശനം കാണുകയാണ്. ഞാൻ നിന്റെ ചില കാര്യങ്ങൾ കാണിക്കുകയാണ്. നീ ആകെ മനസ്സ് തകർന്നിരിക്കുന്നുവെന്ന് എനിക്കറിയാം. കാരണം യാതൊന്നും വീണ്ടെടുക്കപ്പെടാൻ കഴിയില്ല. എല്ലാ കാര്യങ്ങളും നഷ്ടപ്പെട്ടു പോകും. ആർക്കും ഈ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയുകയില്ല. എന്നാൽ യഹൂദാഗോത്രത്തിലെ സിംഹം, യഹൂദാഗോത്രത്തിന്റെ ചിഹ്നം നമുക്കിവിടെ ബ്ലാക്ക് ബോർഡിൽ ഉണ്ടായിരുന്നത് നിങ്ങൾക്കറിയാമല്ലോ. അതൊരു സിംഹമായിരുന്നു. കൂടാതെ ഓർക്കുക, സിംഹവും കാളയും മനുഷ്യന്റെ മുഖവും അങ്ങനെയെല്ലാമാകുന്നു. അവർ വചനത്തിന് അവർ കാവൽ നിന്നിരുന്നു. കൂടാതെ സറാഫുകളുമായിരുന്നു. അതോടൊപ്പം മർക്കോസ്, മത്തായി, ലൂക്കോസ്, യോഹന്നാൻ ഇവരെല്ലാം അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകത്തിന് ചുറ്റുമായി നിന്നിരുന്നു. ഒരു വലിയ സുവിശേഷ പ്രവർത്തകൻ ഒരിക്കലും ഇപ്രകാരം പറഞ്ഞു ഞാൻ കേട്ടിരുന്നു. അതായത്, അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം വെറും പണിത്തട്ടിന്റെ ചട്ടക്കൂട് മാത്രമാകുന്നു. അത് വിശുദ്ധ സഭ പുറപ്പെടുവിച്ച ആദ്യത്തെ യഥാർത്ഥ മുന്തിരിവള്ളിയാണ്. ഹാ, അതേ ശ്രീമാൻ. അതിൽ നിന്നും വേറൊരു മുന്തിരിവള്ളി എപ്പോഴെങ്കിലും പുറപ്പെടുവിച്ചാൽ അതും അതേ തരത്തിൽപ്പെട്ടത് തന്നെയായിരിക്കും. അതേ ശ്രീമാൻ. നിങ്ങൾക്കതിൽ കുറച്ച് ഒട്ടിച്ചേർത്ത മുന്തിരിവള്ളികൾ ഉണ്ടായിട്ട് അവ നാരങ്ങ ഉത്പാദിപ്പിക്കുന്നു. അത് ഓറഞ്ചുകളാകേണ്ടിയിരിക്കുന്നു. എന്നാൽ നോക്കൂ, ആ മുന്തിരിവള്ളി എപ്പോഴെങ്കിലും അതിന്റെ ഒരു ശാഖ അതിൽ നിന്ന് പൊട്ടിമുളപ്പിച്ചാൽ അത് യഥാർത്ഥ, ശരിക്കും യഥാർത്ഥ മുന്തിരി തന്നെയായിരിക്കും. മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ ഈ സുവിശേഷങ്ങൾ അതിന് കാവലായി നിൽക്കുന്നു. അത് മനുഷ്യന്റെ ജ്ഞാനം, സിംഹത്തിന്റെ ശക്തി, കാളയുടെ അധ്വാനം, പുലിയുടെ അല്ലെങ്കിൽ കഴുകന്റെ വേഗത എന്ന് പറയുന്നതാണ് ശരി. അതെ, ഈ സുവിശേഷങ്ങൾ അതിന് ചുറ്റുമായി നിൽക്കുകയാണ്. എന്തിനാണ് നാം അതിനെ എടുത്തിരിക്കുന്നത്? നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, അത് ഏഴ് സഭാകാലങ്ങളുടെ പുസ്തകമായിരുന്നു. ഇപ്പോൾ അവൻ പറഞ്ഞു, യഹൂദാ ഗോത്രത്തിന്റെ സിംഹം. എന്തുകൊണ്ടാണ് യഹൂദ? അവകാശമുള്ളവൻ വരുവോളം ചെങ്കോൽ യഹൂദയിൽ നിന്നും രാജദണ്ഡ് അവന്റെ കാലുകളുടെ ഇടയിൽ നിന്നും നീങ്ങിപ്പോകയില്ല. എന്നാൽ അവൻ യഹൂദാ ഗോത്രത്തിൽ കൂടി വരേണ്ടതായിട്ടുണ്ട്. സിംഹം, അത് യഹൂദാ ഗോത്രത്തിന്റെ അടയാളമാകുന്നു. അവൻ ജയം പ്രാപിച്ചിരുന്നു, അവൻ വിജയം നേടിയിരുന്നു. അവൻ ആ സിംഹം എവിടെയാകുന്നുവെന്ന് നോക്കുന്നതിന് വേണ്ടി ചുറ്റുമായി നോക്കി. അപ്പോൾ അവൻ കണ്ടതൊരു കുഞ്ഞാടിനെയാണ്. ഇത് വിചിത്രമായിരിക്കുന്നു. ഒരു സിംഹത്തെ കാണുന്നതിന് പകരം ഒരു കുഞ്ഞാടിനെ കാണുന്നതിനിടയായി. മൂപ്പൻ അവനെ ഒരു സിംഹമെന്ന് വിളിച്ചിരുന്നു. എന്നാൽ യോഹന്നാൻ നോക്കിയപ്പോൾ അതൊരു കുഞ്ഞാടായിരുന്നു. ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടായിരുന്നു. ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടിരിക്കുന്നു. എന്തായിരുന്നു അത്? ഈ കുഞ്ഞാട് എന്തായിരുന്നു? അത് മുറിവേറ്റ് രക്തം ചൊരിയുന്ന കുഞ്ഞാടായിരുന്നു. ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടിരുന്നു, എന്നാൽ വീണ്ടും ജീവിച്ചിരിക്കുന്നു. അവൻ രക്തപങ്കലമായിരുന്നു. ഹോ ദൈവമേ, നിങ്ങൾക്ക് ആ കാഴ്ച കണ്ടുകൊണ്ട് ജനങ്ങളെ നിങ്ങൾക്ക് എങ്ങനെ പാപികളായി തുടരാൻ കഴിയും? ഒരു കുഞ്ഞാട് അവിടേക്ക് കടന്നു വന്നു. മൂപ്പൻ പറഞ്ഞു, ഒരു സിംഹം ജയം പ്രാപിച്ചിരിക്കുന്നു. അത് യഹൂദാ ഗോത്രത്തിന്റെ സിംഹമാകുന്നു. യോഹന്നാൻ ആ സിംഹത്തെ കാണുന്നതിനായി തിരിഞ്ഞു നോക്കി. എന്നാൽ അവിടെ ഇതാ ഒരു കുഞ്ഞാട് മുറിവേറ്റ് വിറച്ചും രക്തമൊഴുക്കിയും കൊണ്ട് കടന്നു വന്നു. അവൻ ജയം പ്രാപിച്ചിരിക്കുന്നു. അവനൊരു യുദ്ധത്തിലായിരുന്നുവെന്ന് നിങ്ങൾക്ക് അവനെ കണ്ടാൽ പറയാൻ കഴിയും. അവൻ അറുക്കപ്പെട്ടവനായിരുന്നു, എന്നാൽ അവൻ വീണ്ടും ജീവിച്ചിരിക്കുന്നു. യോഹന്നാൻ ഈ കുഞ്ഞാടിനെ ഇതിനു മുമ്പ് ഇവിടെ കണ്ടിരുന്നില്ല എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമോ? അതിനെക്കുറിച്ച് ഇവിടെ യാതൊന്നും സൂചിപ്പിച്ചിരുന്നില്ല. ഒരിടത്തും അത് സൂചിപ്പിച്ചിരുന്നില്ല. സ്വർഗത്തിലെങ്ങും അവനതിനെ നോക്കുമ്പോൾ കണ്ടിരുന്നില്ല. എന്നാൽ ഇവിടെ ഇതാ അത് കടന്നു വരുന്നു. അത് കടന്നു വരുമ്പോൾ ശ്രദ്ധിക്കുക, എവിടെ നിന്നാണ് അത് കടന്നു വരുന്നത്? അത് പിതാവിന്റെ സിംഹാസനത്തിൽ നിന്നും വരികയും അവിടെ അവൻ അറുക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ശേഷം ഇരുന്നിരുന്നു. അവൻ ഉയർത്തെഴുന്നേറ്റ് ദൈവത്തിന്റെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥത വഹിച്ചുകൊണ്ട് എന്നേക്കും ജീവിക്കുന്നവനായി. ആമേൻ. അവൻ ഉയർത്തെഴുന്നേറ്റ് ഇന്നും ഒരു മധ്യസ്ഥനായി തന്റെ സ്വന്തം രക്തം കൊണ്ട് തന്റെ ജനങ്ങളുടെ അറിവില്ലായ്മയ്ക്ക് വേണ്ടി മധ്യസ്ഥത വഹിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ആ ഒരുവനിലാണ് ഞാൻ ആശ്രയിക്കുന്നത്. അവനിപ്പോഴും ആ വെളുപ്പാക്കുന്ന ദ്രവ്യമായ ബ്ലീച്ച് കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്നു. അത് പാപത്തെ ക്ഷമിക്കുന്ന ബ്ലീച്ചാകുന്നു. യോഹന്നാൻ ആ കുഞ്ഞാടിനെ നോക്കി. ആ കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ കാണപ്പെട്ടിരുന്നു. അതിനുശേഷം അവൻ നോക്കിയപ്പോൾ അത് മുറിവേറ്റും വെട്ടേറ്റും ചതഞ്ഞും രക്തമൊലിച്ചും കൊണ്ട് നിന്നിരുന്നു. ഒരു രക്തപങ്കലമായ കുഞ്ഞാട്. അതാണ് നമ്മുടെ സ്ഥാനത്തെ എടുത്തത്. ഒരു സാധാരണ കുഞ്ഞാട് നമ്മുടെ സ്ഥാനമെടുത്തിരിക്കുന്നു എന്നുള്ളത് വിചിത്രമായിരിക്കുന്നില്ലേ? അവൻ ആ കുഞ്ഞാടിനെ കണ്ടു, അത് മുമ്പോട്ട് കടന്നു വന്നു. യോഹന്നാൻ അവനെ ഇതിനു മുമ്പ് കണ്ടിരുന്നില്ല, കാരണം അവൻ നിത്യതയിൽ കൂടെ തന്നെ നമുക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കൂടാതെ യഥാർത്ഥ പാപപരിഹാരത്തിന് പകരമായി കാളകളുടെയും കോലാട്ടുകളുടെയും രക്തത്തിന് കീഴിൽ ദൈവത്തിലേക്ക് വന്നവർക്ക് വേണ്ടി അവൻ മധ്യസ്ഥത വഹിച്ചിരുന്നുവെന്ന് അത് കാണിക്കുന്നു. കാരണം അവരത് വിശ്വസിക്കുകയും ഇതവനെ സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ രക്തം അതുവരെയും ചൊരിയപ്പെട്ടിട്ടില്ലായിരുന്നു. അതിനാൽ അവരെ അതിൽ നിന്നും നീക്കുന്നതിനായി അവനവിടെ ആയിരുന്നു. എന്നെയും നിങ്ങളെയും പാപക്കുറ്റത്തിൽ നിന്നും നീക്കുന്നതിനായി അവൻ അവിടെയായിരുന്നു. ഓ ദൈവമേ, ഇന്ന് രാത്രിയിലും അവൻ അവിടെയാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓരോ പാപയ്ക്ക് വേണ്ടിയും കുഞ്ഞാട് അറുക്കപ്പെട്ടിരിക്കുന്നു. ആ രക്തപങ്കലമായ കുഞ്ഞാട് അവിടെ നിൽക്കുന്നതല്ലാതെ യഹോവയ്ക്ക് മറ്റൊന്നിനെയും എങ്ങനെ അവിടെ കാണാൻ കഴിയും? ഇപ്പോൾ ആ ദർശനത്തിൽ കുഞ്ഞാട് അറുക്കപ്പെട്ട കുഞ്ഞാടിനെ പോലെ പുറപ്പെട്ടു വരുന്നു. ശ്രദ്ധിക്കുക, പിതാവിന്റെ സിംഹാസനത്തിൽ നിന്നാണ് അവൻ വരുന്നത്. ഓ ചിന്തിച്ചു നോക്കൂ, അവൻ ഈ ദർശനത്തിൽ എവിടെ നിന്നുമാണ് വരുന്നത്? അവൻ മഹിമയിൽ നിന്നും വരുന്നു. അവിടെ അവൻ ദൈവത്തിന്റെ വലതുഭാഗത്തായി ഇരുന്നിരുന്നു. യോഹന്നാൻ കാണുമ്പോൾ അവൻ മഹിമയിൽ നിന്നും മുമ്പോട്ട് കടന്നു വന്നിരുന്നു. ഓ ഇന്ന് രാത്രിയിൽ നമ്മുടെ പാപചിന്തകളെല്ലാം ഇത്രയും കാലമായിട്ടുള്ളത് മതിയാക്കി ഒരു വശത്തേക്ക് ഇട്ടുകൊണ്ട് അവനെ നാം സ്വീകരിക്കുകയാണെങ്കിൽ അത് എത്രയധികം മഹനീയമായ ഒരു കാര്യമായിട്ട് അവൻ മഹത്വത്തിൽ നിന്നും പുറപ്പെട്ട് മുമ്പോട്ട് ഇന്ന് രാത്രിയിൽ വന്ന് നിങ്ങളിൽ ആർക്ക് വേണമെങ്കിലും അവനെ തന്നെ വെളിപ്പെടുത്തി തരും. കുഞ്ഞാടിത മധ്യസ്ഥത വഹിക്കുന്നതിനായി മഹിമയിൽ നിന്നും പുറപ്പെട്ടു വരുന്നു. ശരി, തന്റെ വീണ്ടെടുക്കലിന്റെ അവകാശത്തെ നടത്തുന്നതിനായി അവൻ വരുന്നു. ഓർക്കുക, അവൻ തന്റെ മധ്യസ്ഥത വഹിച്ചുകൊണ്ടിരുന്ന ജോലിയിൽ അവിടെയായിരുന്നു. എന്നാൽ ഓർക്കുക, ഈ മുദ്രകൾ തുറക്കപ്പെടുന്നതിന് തയ്യാറായിരിക്കുകയും ആ സമയത്ത് കുഞ്ഞാട് ദൈവസന്നിധിയിൽ നിന്നും മുമ്പോട്ട് കടന്നു വരികയും ചെയ്തു. നാം അവിടെ എത്തുന്നത് വരെ കാത്തിരിക്കുക. ആ ഒരു മണിക്കൂർ, ആ ഒരു അരമണിക്കൂർ എടുക്കുന്നത് വരെ, അതായത് അവിടെ മൌനതയുണ്ടായി. വിശുദ്ധ സ്ഥലം പുക കൊണ്ട് നിറഞ്ഞു. ഇനിയും അവിടെ മധ്യസ്ഥതയില്ല. വെളിപാട് പോയി കഴിഞ്ഞിരിക്കുന്നു. ഇതൊരു ന്യായവിധിയുടെ ഇരിപ്പിടമായി കഴിഞ്ഞിരിക്കുന്നു. അവിടെ ഇനിയും രക്തമുണ്ടായിരിക്കുന്നില്ല, കാരണം രക്തപങ്കലമായ കുഞ്ഞാട് പോയി കഴിഞ്ഞിരിക്കുന്നു. ആ സമയം വരെ നിങ്ങൾ കാത്തിരിക്കരുത്. പഴയ നിയമകാലത്ത് ഓർക്കുന്നില്ലേ, കൃപാസനത്തിൽ രക്തമില്ലായിരിക്കുന്നിടത്തോളം അവിടെ ന്യായവിധിയാണ്. എന്നാൽ അവിടെ രക്തമുണ്ടായിരിക്കുന്നിടത്തോളം അവിടെ കൃപ ലഭിച്ചിരിക്കുന്നു. എന്നാൽ കുഞ്ഞാട് അവിടെ നിന്നും പോയി കഴിഞ്ഞാൽ പിന്നെ കൃപ ലഭിക്കുകയില്ല. അവൻ എന്ത് ചെയ്യുകയായിരുന്നു? അവൻ മധ്യസ്ഥത വഹിക്കുകയായിരുന്നു. അതൊരു വേറൊരു വ്യക്തിയായിരുന്നില്ല. എങ്കിൽ പിന്നെ മറിയത്തിന് മധ്യസ്ഥത വഹിക്കാൻ എങ്ങനെ കഴിയുമെന്ന് എനിക്ക് പറഞ്ഞു തരിക. മറിയത്തിനും എന്ത് തരാൻ കഴിയും? വിശുദ്ധ ഫ്രാൻസിസിനും വിശുദ്ധ അസിസിക്കും അല്ലെങ്കിൽ മറ്റാർക്ക് തന്നെയും വിശുദ്ധ സിസിലിക്കും ഓ മറ്റേതൊരു മനുഷ്യനും എന്ത് തരാൻ കഴിയും? യോഹന്നാൻ ഒരിക്കലും ആയിരത്തോളം വിശുദ്ധന്മാർ ആ മധ്യസ്ഥത വഹിക്കുന്നിടത്തു നിന്നും കടന്നു വരുന്നത് കണ്ടിരുന്നില്ല. അവൻ ഒരു കുഞ്ഞാടിനെ കണ്ടു, ഒരു അറുക്കപ്പെട്ട രക്തപങ്കലമായ കുഞ്ഞാടായിരുന്നു. എത്ര വിശുദ്ധന്മാർ അറുക്കപ്പെട്ടാലും ഞാനിത് കാര്യമാക്കുന്നില്ല. അവരെല്ലാം അതിന് അർഹതപ്പെട്ടവരാകുന്നു. അവരെല്ലാം തന്നെ കുരിശിൽ കിടന്ന് കള്ളൻ പറഞ്ഞതുപോലെ നാം പ്രവർത്തിച്ചതിന് യോഗ്യമായിട്ടല്ലോ നാം ശിക്ഷ അനുഭവിക്കുന്നത്. എന്നാൽ ഇവനോ അരുതാത്ത യാതൊന്നും അവൻ ചെയ്തിട്ടില്ല. അവനൊരു മനുഷ്യൻ മാത്രം അതിന് യോഗ്യനായിരുന്നു. ഇതാ അവൻ മധ്യസ്ഥത ചെയ്തുകൊണ്ടിരുന്ന സ്ഥാനത്ത് നിന്ന് വരുന്നു. അവനിപ്പോൾ എന്തിനാണ് വരുന്നത്? അവനെ ശ്രദ്ധിക്കുക. ഹോ ഹോ, എന്റെ യോഹന്നാൻ കരയുകയായിരുന്നു. എല്ലാവരും എവിടെയാകുന്നു? എന്താണ് സംഭവിക്കാൻ പോകുന്നത്? മൂപ്പൻ പറഞ്ഞു, യോഹന്നാനെ കരയണ്ട, സിംഹമിതാ വന്നിരിക്കുന്നു. അവൻ ഒരുവനാണ് ജയം പ്രാപിച്ചിരിക്കുന്നത്. അവൻ നോക്കിയപ്പോൾ അവിടേതാ അറുക്കപ്പെട്ട രക്തമംഗലമായ ഒരു കുഞ്ഞാടിതാ വരുന്നു. അറുത്ത് കൊല്ലപ്പെടുന്ന ഏതൊരു കരിയും രക്തം ചിന്തും. നിങ്ങൾക്കറിയാമോ അത് കൊല്ലപ്പെട്ടിരുന്നു. അതിന്റെ കഴുത്ത് ആർത്ത് മുറിച്ചിട്ടുണ്ടായിരിക്കോ മറ്റെന്തോ ആയിരിക്കണം. രക്തം അതിന്റെ മേൽ മൊത്തമായിരുന്നു. ഇവിടെ ഇതാ ഒരറുക്കപ്പെട്ട കുഞ്ഞാട് വരുന്നു. അവനിതാ കടന്നു വന്നിരിക്കുന്നു. ഹോ, എന്തിനാണ് തന്റെ വീണ്ടെടുക്കലിന്റെ തന്റെ അവകാശത്തെ നടത്തുന്നതിനാകുന്നു. ആമേൻ. ഹോ, ഇപ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഒരു മൂലയിൽ ചെന്നിരുന്ന് കുറച്ചുനേരം ഇരുന്ന് കരയണമെന്ന് തോന്നുന്നില്ലേ? ഇവിടെ ഇതാ ഒരു കുഞ്ഞാട് വരുന്നു. ഇപ്പോഴും രക്തം ചിന്തുകയാകുന്നു. യോഹന്നാൻ അവിടെ യാതൊന്നും ഉണ്ടായിരുന്നില്ല. പ്രസിദ്ധരായവരെല്ലാം അവിടെ ചുറ്റുമായി നിന്നിരുന്നു. എന്നാൽ അവരിൽ ആർക്കും അത് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ ആ കുഞ്ഞാടിതാ അവിടെ കടന്നു വരുന്നു. അവന്റെ പക്ഷാവാദ സമയം നടത്തിയിരുന്ന ദിവസങ്ങൾ കഴിഞ്ഞിരുന്നു. അത് മധ്യസ്ഥതയുടെ കാലമായിരുന്നു. അപ്പോഴാണ് ഈ ദൂതൻ അവിടെ നിൽക്കാൻ പോകുന്നത്. നാം മുദ്രകളിൽ എത്തുന്നവരെ നിങ്ങൾ കാത്തിരിക്കുക. ഇനി കാലമുണ്ടാകുകയില്ല. അത് ശരിയാണ്. അരമണിക്കൂറോളം മൗനത. കർത്താവ് അനുവദിക്കുന്ന പക്ഷം അടുത്ത ഞായറാഴ്ച ഏഴാമത്തെ മുദ്രയെടുക്കുമ്പോൾ ഈ അരമണിക്കൂർ നാഴികയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. അവൻ മുമ്പോട്ട് വരുന്നു. എന്തിനാണ്? അത് തന്റെ അവകാശത്തെ ഇപ്പോൾ എടുക്കുന്നതിനാണ്. ഓ, തന്റെ അവകാശത്തെ എടുക്കുന്നതിന് വേണ്ടി വരികയാണ്. ഇപ്പോൾ അവൻ ബന്ധുക്കാരന്റെ ജോലി നിർവഹിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവൻ മനുഷ്യനായി ഇറങ്ങിവന്ന് മരിച്ചു. അവൻ വീണ്ടെടുപ്പിന് വേണ്ടിയുള്ള ബന്ധുക്കാരന്റെ ജോലി ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ തന്റെ അവകാശത്തെ ഇതുവരെയും വിളിച്ചിട്ടില്ല. ഇപ്പോൾ അവൻ തന്റെ അവകാശത്തെ എടുക്കുന്നതിനായി ദൃശ്യത്തിലേക്ക് വരികയും അപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. ഓ, അതിനുവേണ്ടിയാണ് അവൻ കൊല്ലപ്പെട്ടത്. കാരണം അത് മനുഷ്യനു വേണ്ടി ഏറ്റവും അടുത്ത ഒരു ബന്ധുക്കാരനാകുന്നതിനും അവന്റെ സ്ഥാനത്ത് അവനെ പകരം മരിക്കുന്നതിനും അവനെ വീണ്ടെടുക്കുന്നതിനുമാകുന്നു. എന്നാൽ മൂപ്പൻ അവനൊരു സിംഹമാണെന്ന് പറഞ്ഞത് ശരിയായ കാര്യം തന്നെയാകുന്നു. നോക്കൂ, മൂപ്പൻ അവനെ ഒരു സിംഹമെന്ന് വിളിച്ചു. കാരണം അവനൊരു കുഞ്ഞാടായിരുന്നു. ഒരു മധ്യസ്ഥനായി രക്തപങ്കിലമായ ഒരു കുഞ്ഞാടായിരുന്നു. എന്നാൽ അവനൊരു സിംഹമായി ഇപ്പോൾ കടന്നു വരുന്നു. അവന്റെ മധ്യസ്ഥതയുടെ ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഈ കാര്യം സമാപിച്ചിരിക്കുന്നു. ഓ സഹോദര, ഇനിയും എന്താകുന്നു? ഇനിയും എന്താകുന്നു? ഓർക്കുക, ഇത് ഏഴാമത്തെ സഭയുടെ കാലഘട്ടത്തിന്റെ ദൈവത്തിന്റെ മർമ്മങ്ങൾ തുറക്കപ്പെടുമ്പോൾ സംഭവിക്കും. ഇപ്പോൾ വളരെ ശ്രദ്ധിച്ചു കേൾക്കുക. ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാകുന്നു. ഇപ്പോൾ അവൻ തന്റെ മധ്യസ്ഥയുടെ ജോലിയിൽ വിശ്വാസിക്കു വേണ്ടി മധ്യസ്ഥത നടത്തുകയായിരുന്നു. 2000 വർഷത്തോളം ഈ പ്രവൃത്തിയിൽ അവൻ പിൻസമയത്ത് ഒരു കുഞ്ഞാടായിരുന്നു. ഇപ്പോൾ അവൻ നിത്യതയിൽ നിന്നും പുറപ്പെട്ടു വന്ന് അവകാശ പ്രമാണത്തിന്റെ പുസ്തകത്തെ എടുക്കുന്നതിനും അതിന്റെ മുദ്രകളെ പൊട്ടിക്കുന്നതിനും അതിലുള്ള ദൈവിക രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്നതിനും വേണ്ടി വരികയാണ്. ഇതെപ്പോഴായിരിക്കും? അന്ത്യകാലത്തായിരിക്കും. നിങ്ങൾക്കിത് മനസ്സിലായോ? ശരി, എങ്കിൽ നമുക്ക് ഈ കാര്യത്തിൽ മുമ്പോട്ട് തുടരാം. ഇപ്പോൾ മുദ്രകൾ പൊട്ടിച്ച് ഏഴാമത്തെ ദൂതന് ദൈവിക രഹസ്യങ്ങളെല്ലാം വെളിപ്പെടുത്തുകയും അവന്റെ സന്ദേശം ദൈവത്തിന്റെ സകല മർമ്മങ്ങളെയും വെളിപ്പെടുത്തും. ദൈവത്തിന്റെ രഹസ്യ മർമ്മങ്ങൾ 7 മുദ്രകളിൽ കിടക്കുന്നു. നോക്കൂ, അതാണ് അവനിവിടെ പറഞ്ഞിരിക്കുന്നത്. എല്ലാ ദൈവിക രഹസ്യങ്ങളും 7 മുദ്രകളിലായി കിടക്കുന്നു. ഇപ്പോൾ കുഞ്ഞാട് ദൈവത്തിനും മനുഷ്യനും മധ്യയായിരുന്ന ഒരു മധ്യസ്ഥന്റെ സ്ഥാനത്ത് നിന്നും കടന്നു വരുന്നു. അവനൊരു സിംഹമായിരുന്നു. അവനൊരു സിംഹമായി തീർന്നപ്പോൾ അവൻ പുസ്തകത്തെ എടുത്തു. അതവന്റെ അവകാശമാകുന്നു. ഈ മർമ്മം ദൈവം തന്റെ കയ്യിൽ സൂക്ഷിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ കുഞ്ഞാട് കടന്നു വരികയാണ്. ആർക്കും ഈ പുസ്തകം എടുക്കുന്നതിന് കഴിഞ്ഞിരുന്നില്ല. അതിപ്പോൾ ദൈവത്തിന്റെ കൈകളിലാകുന്നു. ഒരു മാർപ്പാപ്പയ്ക്കോ ഒരു പുരോഹിതനോ അങ്ങനെ എന്തു തന്നെ ആയിരുന്നാലും അവർക്ക് ഈ പുസ്തകം എടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. 7 മുദ്രകൾ വെളിപ്പെടുത്തപ്പെട്ടിരുന്നില്ല. നോക്കൂ, എന്നാൽ ഈ മധ്യസ്ഥൻ തന്റെ മധ്യസ്ഥതയുടെ ജോലി നിവൃത്തിയായി കഴിഞ്ഞപ്പോൾ അവൻ അവിടേക്ക് കടന്നു വന്നു. മൂപ്പൻ യോഹന്നാനോട് അവനൊരു സിംഹമാണെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ മുൻപോട്ട് വന്നു. അവനെ ശ്രദ്ധിക്കുക. ഹോ ദൈവമേ, അവൻ പുസ്തകമാകുന്നതിന് വേണ്ടി മുമ്പോട്ട് വരുന്നു. അവനെ ശ്രദ്ധിക്കുക. ഈ വിഭാഗീയ സഭകളുടെ കാലഘട്ടങ്ങളിൽ കൂടി അവർ ഊഹിച്ചിരുന്നതായ ദൈവത്തിന്റെ ഈ മർമ്മങ്ങളെല്ലാം വെളിപ്പെടുത്തുന്നതിനാകുന്നു. നോക്കൂ, അതിനുശേഷം 7-ാമത്തെ ദൂതനാകുന്നു. ഈ മർമ്മങ്ങളുടെ പുസ്തകം ഇത് ദൈവത്തിന്റെ വചനമാകുന്നുവെങ്കിൽ പിന്നെ 7-ാമത്തെ ദൂതൻ ഒരു പ്രവാചകനാകേണ്ടതാകുന്നു. കാരണം ദൈവത്തിന്റെ വചനം പ്രവാചകന്റെ അടുക്കൽ എത്തുന്നു. ഒരു പട്ടക്കാരനോ പോപ്പിനോ മറ്റെന്തിനെങ്കിലും അത് പ്രാപിക്കാൻ കഴിയുകയില്ല. ദൈവത്തിന്റെ വചനം അപ്രകാരമുള്ളവരുടെ അടുക്കൽ എത്തുന്നില്ല. ദൈവത്തിന്റെ വചനം എല്ലായ്പ്പോഴും ഒരു പ്രവാചകന്റെ അടുക്കൽ മാത്രം എത്തുന്നു. മലാഖി 4 അപ്രകാരം വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. അങ്ങനെ അവൻ വരുമ്പോൾ അവൻ ദൈവത്തിന്റെ രഹസ്യ മർമ്മങ്ങളെ എടുക്കും. അത് ഈ സംഘടനാ സഭകളിലെല്ലാം കൂടി കൂട്ടിക്കുഴയ്ക്കപ്പെട്ട് കിടന്നിരുന്നു. എന്നിട്ട് മക്കളുടെ വിശ്വാസത്തെ പിതാക്കന്മാരോട് നിരപ്പിക്കും. അതിനുശേഷം ലോകത്തിന്മേൽ ന്യായവിധി വരികയും ഭൂമി കത്തിനശിക്കുകയും ചെയ്യും. അതിനുശേഷം നീതിമാന്മാർ ദുഷ്ടന്മാരുടെ വെണ്ണീരിന്മീതെ 1000 ആണ്ട് വാഴ്ചയിൽ നടക്കും. ഇപ്പോൾ നിങ്ങളിത് മനസ്സിലാക്കുന്നുണ്ടോ? ശരി. സഭാസംഘടനകളുടെ കാലഘട്ടത്തിൽ മറ്റുള്ളവരെല്ലാം ഇതിനെക്കുറിച്ച് ഊഹിച്ചിരുന്നു. എന്നാൽ നോക്കൂ, ഇത് വെളിപാട് 10:1-4 വരെയുള്ള 7-ാമത്തെ ദൂതനായ ഈ വ്യക്തിയായിരിക്കണം. 7-ാമത്തെ ദൂതന്റെ പക്കൽ വിഭാഗീയ സഭാകാലങ്ങളിൽ കൂടി വെളിപ്പെടാതിരുന്നു വിട്ടുകളഞ്ഞിരുന്നതായ ഈ മർമ്മങ്ങളെല്ലാം ദൈവം അവന് കൊടുക്കുകയും അവനവയെല്ലാം നിവൃത്തിയാക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ സഭാസംഘടനകളിലുള്ള എന്റെ സഹോദരന്മാരെ ഞാൻ എന്തുകൊണ്ട് കുറ്റപ്പെടുത്തുന്നില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. ഇത് സഭാസംഘടനകളുടെ സമ്പ്രദായമാകുന്നു. അവർക്കിത് അറിയുന്നതിനു വേണ്ടി ശ്രമിക്കേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം അത് അവർക്ക് വെളിപ്പെടുകയില്ല. ഇത് വചനം പറയുന്നതിനനുസരിച്ചുള്ള കാര്യമാകുന്നു. അവരത് ഊഹിക്കുകയും അത് അപ്രകാരമാണെന്ന് വിശ്വസിക്കുകയും വിശ്വാസത്താൽ അതിൽ തന്നെ നടക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ ഇത് തെളിവോടുകൂടി തെളിയിക്കപ്പെട്ടിരിക്കുന്നു. ആമേൻ. ഹോ, എന്തൊരു തിരുവെഴുത്താകുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കുക, അതിനുശേഷം ഇത് അവനാകുന്നു. ഈ കുഞ്ഞാട് തന്റെ രാജകീയ സ്ഥാനത്തെ എടുക്കുമ്പോൾ അവന്റെ വിശുദ്ധന്മാർ വന്ന് അവനെ കർത്താധികർത്താവും രാജാധിരാജാവുമായി കിരീടമണിയിക്കും. നോക്കൂ, കാലം തീർന്നിരിക്കുന്നു. വെളിപാട് 10:6 ഇനി കാലമുണ്ടാകുകയില്ല. ശ്രദ്ധിക്കുക, ഈ കുഞ്ഞാടിന് 7 കൊമ്പുകൾ ഉണ്ടായിരുന്നു. നിങ്ങൾ ഇത് ശ്രദ്ധിച്ചിരുന്നു. അതിന് 7 കൊമ്പും എന്നവിടെ പറഞ്ഞിരുന്നു. നാം അതിൽ കൂടി ഇപ്പോൾ കടന്നിരിക്കുന്നു. കൊമ്പുകൾ എന്നുള്ളത് മൃഗത്തിന്റെ ശക്തിയെ കാണിക്കുന്നു. ശ്രദ്ധിക്കുക, അവനൊരു മൃഗമായിരുന്നില്ല. എന്തുകൊണ്ടാണെന്നാൽ സിംഹാസനത്തിൽ ഇരുന്നവന്റെ വലം കൈയിൽ നിന്നും അവൻ പുസ്തകം വാങ്ങി എന്ന് പറഞ്ഞിരിക്കുന്നു. നോക്കൂ, ശ്രദ്ധിക്കുക. ഓ ദൈവമേ, എന്റെ പക്കൽ അതിവിടെ എവിടെയോ കുറിച്ചു വെച്ചിട്ടുള്ളതായി ഞാൻ കരുതുന്നു. ഓ, അത് മുദ്രകൾ പൊട്ടിച്ച് ആധാര പ്രമാണം തുറന്നു കാണിക്കാൻ പോവുകയാണ്. അത് അവസാനത്തെ ദൂതനുള്ള സന്ദേശമാകുന്നു. എന്നിട്ട് അവൻ തന്റെ രാജകീയ സ്ഥാനത്തെ എടുക്കുന്നു. അത് ചെയ്യുന്നതിനു വേണ്ടിയാണ് അവൻ ഇപ്പോൾ മുമ്പോട്ട് കടന്നു വരുന്നത്. അവൻ മുമ്പോട്ട് കടന്നു വന്നു വരുമ്പോൾ ഇപ്പോൾ ശ്രദ്ധിക്കുക, 7 കൊമ്പുകൾ. ഇപ്പോൾ അവൻ ഈ കുഞ്ഞാടിനെ കണ്ടപ്പോൾ, അതായത് യോഹന്നാൻ അതിനെ നോക്കിയപ്പോൾ, അത് അറുക്കപ്പെട്ട് രക്തപങ്കലമായി കാണപ്പെട്ടിരുന്നു. അവൻ നിത്യതയിൽ നിന്ന് വരികയും ഒരു മധ്യസ്ഥന്റെ ജോലി അവസാനിപ്പിച്ചു കഴിഞ്ഞു വരുന്നു. എങ്കിൽ പിന്നെ മറിയത്തോട് നിങ്ങൾക്ക് വേണ്ടത്രോളം പ്രാർത്ഥിച്ചുകൊള്ളുക. സ്വർഗത്തിലോ ഭൂമിയിലോ ഒരൊറ്റ വ്യക്തിയും ഒരിടത്ത് തന്നെയും ഈ പുസ്തകം എടുക്കുന്നതിനുള്ള യോഗ്യത ഉണ്ടായിരുന്നില്ല. അതിനെക്കുറിച്ച് യോഹന്നാൻ പോലും ഏറ്റവും കരഞ്ഞിരുന്നു. ഓ കത്തോലിക്കക്കാരനായ എന്റെ സ്നേഹിത, നിനക്കിത് കാണാൻ കഴിയുന്നില്ലേ? മരിച്ചുപോയ ഏതെങ്കിലും വ്യക്തിയോട് നിങ്ങൾ പ്രാർത്ഥിക്കരുത്. കുഞ്ഞാട് മാത്രമാണ് ഒരേയൊരു മധ്യസ്ഥനായിട്ടുള്ളത്. നോക്കൂ, അവനാണ് മുമ്പോട്ട് കടന്നു വന്നത്. അവൻ എന്താണ് ഇപ്പോൾ ചെയ്തത്? തന്റെ രക്തം ഒരു വ്യക്തിക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിക്കുന്നതുവരെ അവൻ പിന്നിലായി മധ്യസ്ഥയോടെ നടത്തിയിരുന്നു. ഇപ്പോൾ ഈ കുഞ്ഞാടിന് ആ പുസ്തകത്തിൽ എന്താണ് എഴുതിയിരുന്നതെന്ന് അറിയാമായിരുന്നു. അതുകൊണ്ട് ലോകസ്ഥാപനം മുതൽ അതിലുണ്ടായിരുന്നവരുടെ പേരുകൾ അവൻ അറിഞ്ഞിരുന്നു. അതിനാൽ അവൻ അവിടെ നിന്നുകൊണ്ട് അവർക്ക് വേണ്ടി മധ്യസ്ഥയുടെ ജോലി, ആ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരുന്ന ഓരോ വ്യക്തിയും വീണ്ടെടുക്കപ്പെട്ട് ഈ പ്രവൃത്തി പൂർത്തിയാകുന്നതുവരെ മധ്യസ്ഥയുടെ ജോലി നിർവഹിക്കുകയായിരുന്നു. അങ്ങനെ ഇപ്പോൾ അവൻ മുമ്പോട്ട് വന്നിരിക്കുന്നു. നോക്കൂ, അവൻ തന്റെ ബന്ധുക്കാരന്റെ ജോലി നിർവഹിച്ചിരിക്കുന്നു. ബന്ധുക്കാരന്റെ ജോലി എന്തായിരുന്നുവെന്ന് നിങ്ങൾക്കറിയാമോ? അത് മൂപ്പന്മാരുടെ മുമ്പിൽ സാക്ഷീകരിക്കേണ്ടതായിരുന്നു. ബോവാസ് ചെരുപ്പൂരി വാങ്ങുന്നതും മറ്റും നിങ്ങൾ ഓർക്കുന്നുണ്ടാകുമല്ലോ. ഇപ്പോൾ അവൻ അതെല്ലാം ചെയ്തു കഴിഞ്ഞിരിക്കുകയും അവൻ തന്റെ മണവാട്ടിയെ എടുക്കുന്നതിനായി വരികയുമാകുന്നു. ആമേൻ. അവനിപ്പോൾ രാജാവായിട്ട് വരുന്നു. അവൻ തന്റെ രാജ്ഞിക്ക് വേണ്ടി നോക്കുന്നു. ആമേൻ, ആമേൻ. ഈ പുസ്തകത്തിൽ അതിന്റെ മുഴുവൻ രഹസ്യങ്ങളും 7 മുദ്രകളാൽ ചുറ്റപ്പെട്ട് ക്യൂരിറ്റി മുദ്രയിടപ്പെട്ടിരിക്കുന്നു. ഹോ സഹോദര, 7 മുദ്രകൾ അവന്റെ വരവിനായി കാത്തിരിക്കുന്നു. ശ്രദ്ധിക്കുക, നമുക്ക് ഈ അടയാളങ്ങളെ എടുക്കാം. കൊള്ളാം. ഇപ്പോൾ 9 മണിയായിട്ടുള്ളതേ ഉള്ളൂ. നമുക്ക് 3 മണിക്കൂറുകൾ കൂടി ഇനിയും മുമ്പോട്ട് പോകാനായിട്ടുണ്ട്. സാത്താനിനോട് ഈ ആളുകളെല്ലാം ക്ഷീണിതരായിരിക്കുന്നുവെന്ന് തുടർച്ചയായി പറയുന്നു. അങ്ങനെ ഞാൻ ഊഹിക്കുന്നു. അതുകൊണ്ട് എങ്ങനെയൊക്കെയായാലും നമുക്കിതെടുക്കാം. 7 കൊമ്പുകൾ 7 സഭകളായിരുന്നു. നോക്കൂ, 7 സഭാകാലഘട്ടങ്ങൾ. കാരണം അത് കുഞ്ഞാടിന്റെ സംരക്ഷണമായിരുന്നു. ഈ ഭൂമിയിൽ തന്റെ അവകാശത്തെ അവൻ സംരക്ഷിച്ചിരുന്നത് എന്തുകൊണ്ടാണോ, അത് ദൈവത്താൽ അയക്കപ്പെട്ട ഒരു കൂട്ടം ജനങ്ങളാണ് അത് സംരക്ഷിച്ചിരുന്നത്. നോക്കൂ, അത് കുഞ്ഞാടിന്റെ കൊമ്പുകളാകുന്നു. ഏഴ് കണ്ണുകൾ ഏഴ് സഭാകാലങ്ങളുടെ ഏഴ് ദൂതന്മാരാകുന്നു. ഏഴ് കണ്ണുകൾ ഏഴ് ദീർഘദർശികളാകുന്നു. നിങ്ങൾ കുറച്ച് തിരുവെഴുത്തുകൾ കുറിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നമുക്കതിലേക്ക് ഇപ്പോൾ തിരിക്കാം. നിങ്ങൾ എന്ത് പറയുന്നു? അത്രയും സമയം നമുക്കുണ്ടോ? ശരി, നമുക്ക് സെഖരിയാവിന്റെ പുസ്തകത്തിലേക്ക് പോകാം. സെഖരിയാവിന്റെ പുസ്തകത്തിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ നമുക്ക് വായിക്കാം. ഈ കാര്യങ്ങളിൽ ദീർഘനേരം നിങ്ങളെ കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നിരിക്കലും നിങ്ങൾ ഇത് വിട്ടു പോകരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇതിലും പ്രധാനമായി എന്താണുള്ളത്? അതെ, എന്താണ് കൂടുതലായിട്ടുള്ളത്? എന്ത്? നിത്യജീവനേക്കാൾ പ്രധാനമായി ഒരു വ്യക്തിക്ക് യാതൊന്നുമില്ല. നാം അതിപ്പോൾ പ്രാപിച്ചിരിക്കുകയും നാം അത് പ്രാപിച്ചിരിക്കുന്നു എന്ന് തീർച്ചയാക്കിയും ഇരിക്കണം. ശരി, ശരി ശ്രീമാൻ. ഇപ്പോൾ നാം സെഖരിയാവിന്റെ മൂന്നാം അധ്യായം വായിക്കാൻ ആഗ്രഹിക്കുന്നു. അത് സെഖരിയാവിന്റെ മൂന്നാം അധ്യായം തന്നെയാണെന്ന് ഞാൻ കരുതുന്നു. എന്റെ പക്കൽ ഈ തിരുവെഴുത്തുകൾ കുറിച്ചെടുത്തുണ്ടെങ്കിൽ നാം ഇവിടെയുള്ള ഈ അടയാളങ്ങൾ എടുക്കുന്നതാണ്. ഇന്ന് ഉച്ച നേരത്ത് ഞാനിത് കണ്ടപ്പോൾ ആ മുറിയിൽ ഞാൻ ഒച്ചവെച്ചിരുന്നു. എനിക്കത് ശരിയായിട്ടാണോ കിട്ടിയിരിക്കുന്നതെന്ന് അറിയില്ല. അത് തന്നെയാണെന്ന് ഞാൻ ആശിക്കുന്നു. സെഖരിയാവ് മൂന്നാം അധ്യായം നമുക്ക് നോക്കാം. എന്റെ പക്കൽ ഇവിടെ 89 എന്നാണ് എഴുതിയിരിക്കുന്നത്. അത് 8 മുതൽ 9 വരെ ആയിരിക്കുന്നു. ശരി, അത് 89 ആയിരിക്കാൻ കഴിയില്ലെന്ന് എനിക്കറിയാം. സെഖരിയാവ് 3:8-9 വാക്യങ്ങൾ. മഹാപുരോഹിതനായ യോശുവേ, നീയും നിന്റെ മുമ്പിലിരിക്കുന്ന നിന്റെ കൂട്ടുകാരും കേട്ടുകൊള്ളുവിൻ. അവർ അത്ഭുത ലക്ഷണ പുരുഷന്മാരല്ലേ? ഞാൻ എന്റെ ദാസനായ മുള എന്നവനെ വരുത്തും. അത് ക്രിസ്തുവാകുന്നു.
The stone that I will lay before Joshua upon stone, one stone shall be 7 eyes.
ഞാൻ യോശുവയുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന കല്ലുണ്ടല്ലോ, ഒരേ കല്ലിന്മേൽ 7 കണ്ണുമുണ്ട്, 7 കണ്ണുകൾ. ഞാൻ അതിന്റെ കൊത്തുപണി കൊത്തും. ഒരു ദിവസത്തിൽ ഞാൻ ദേശത്തിന്റെ ആകൃത്യം പൊറുക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്.
Now, let's turn over to Zechariah 4. Listen, who has despised the day of small things? God in simplicity.
ഇപ്പോൾ സെഖരിയാവ് 4:10 തിരിക്കുക. 4:10 ശ്രദ്ധിക്കുക. അല്പകാര്യങ്ങളുടെ ദിവസത്തെ ആർ തുച്ഛീകരിച്ചിരിക്കുന്നു? ദൈവം എളിമയിലാകുന്നു, മനസ്സിലായോ? സർവഭൂമിയിലും ഊടാടി ചെല്ലുന്ന യഹോവയുടെ ഈ 7 കണ്ണ് സെറുബാബലിന്റെ കയ്യിലുള്ള തൂക്കുകെട്ട കണ്ട് സന്തോഷിക്കുന്നു. 7 കണ്ണുകൾ കണ്ണുകൾ എന്ന് വെച്ചാൽ കാണുക എന്നർത്ഥമാകുന്നു. കാണുക എന്ന് വെച്ചാൽ പ്രവാചകന്മാർ, ദീർഘദർശികൾ എന്നർത്ഥമാകുന്നു. ഈ കുഞ്ഞാടിന് 7 കൊമ്പുകളും ഓരോ കൊമ്പിലും ഒരു കണ്ണുണ്ടായിട്ട് 7 കണ്ണുകളുമാകുന്നു. എന്താകുന്നു അത്? ക്രിസ്തുവും തന്റെ മണവാട്ടിയും 7 സഭാകാലഘട്ടങ്ങളാകുന്നു. അതിൽ നിന്നും കണ്ണുകളായി 7 പ്രവാചകന്മാർ കടന്നു വന്നിരുന്നു. 7 ദീർഘദർശികളാകുന്നു. അതുകൊണ്ട് അവസാനത്തേത് ഒരു ദീർഘദർശിയായിരിക്കണം. ശരി, ശ്രദ്ധിക്കുക. അവനൊരു മൃഗമല്ല. അവൻ സിംഹാസനത്തിൽ ഇരുന്നവന്റെ വലങ്കയിൽ നിന്ന് പുസ്തകം വാങ്ങി. ആരായിരുന്നു അത്? അതിന്റെ ഉടമസ്ഥനാകുന്നു. വീണ്ടെടുപ്പിന്റെ പുസ്തകം തന്റെ വലങ്കയിലായിരുന്നു. യഥാർത്ഥ ഉടമസ്ഥനായിരുന്നു. ഒരു ദൂതനോ ദൂതന്മാരിൽ ആർക്കെങ്കിലും ആ സ്ഥാനമെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഈ രക്തമംഗലമായ കുഞ്ഞാട് തന്റെ മുമ്പോട്ട് വന്ന് അവന്റെ കയ്യിൽ നിന്നും പുസ്തകം വാങ്ങി. ഓ, എന്തായിരുന്നു അത്? സഹോദര, ഇത് തിരുവെഴുത്തിലെ ഏറ്റവും വിശിഷ്ടമായതും അത്ഭുത സ്തബ്ധമാക്കുന്ന കാര്യമാകുന്നു. ആമേൻ. ഒരു ദൂതനോ മറ്റാർക്കെങ്കിലുമോ ചെയ്യാൻ കഴിയാത്ത ഒരു പ്രവൃത്തിയാകുന്നു. കുഞ്ഞാട് മുമ്പോട്ട് വന്ന് സിംഹാസനത്തിൽ ഇരുന്നവന്റെ വലങ്കയിൽ നിന്നും ആ പുസ്തകം വാങ്ങി. എന്താകുന്നു ഇത്? ഇപ്പോൾ ഇത് കുഞ്ഞാടിന് അവകാശപ്പെട്ടതാകുന്നു. ആമേൻ. ദൈവത്തിന്റെ ന്യായപ്രമാണം ആവശ്യപ്പെട്ടു. അവൻ തന്നെ അത് തന്റെ പക്കൽ സൂക്ഷിച്ചിരുന്നു. ദൈവത്തിന്റെ നിയമം ഒരു ബന്ധുക്കാരനായി വീണ്ടെടുപ്പുകാരനെ ആവശ്യപ്പെട്ടു. കുഞ്ഞാട് അവിടെ അതുമായിട്ട് കടന്നു വന്നു. ഞാൻ അവരുടെ ചർച്ചക്കാരനാകുന്നു. ഞാൻ അവരുടെ വീണ്ടെടുപ്പുകാരനാകുന്നു. ഞാൻ അവർക്ക് വേണ്ടി മധ്യസ്ഥത നടത്തിയിരിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ അവരുടെ അവകാശത്തെ അവർക്ക് വേണ്ടി അവകാശപ്പെടുന്നതിനായി ഞാൻ വന്നിരിക്കുന്നു. ആമേൻ. അവൻ മാത്രമായിരുന്നു അതിനുവേണ്ടി യോഗ്യനായിരുന്നത്. അവരുടെ അവകാശത്തെ അവർക്ക് നേടിയെടുക്കുന്നതിന് വേണ്ടി ഞാൻ വന്നിരിക്കുന്നു. അവരുടെ വീഴ്ചയിൽ അവർക്ക് നഷ്ടപ്പെട്ടുപോയ എല്ലാ അവകാശങ്ങളിലും അവർക്ക് അധികാരമുണ്ട്. കൂടാതെ ഞാൻ അതിന്റെ വില കൊടുത്തിരിക്കുന്നു.
Oh, brother. Whew.
ഓ സഹോദര, ഓ അത് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളെ ഭക്തി പരവശനാക്കുന്നില്ലേ? നാം ചെയ്തിട്ടുള്ള നന്മ പ്രവൃത്തികളാൽ അല്ല, എന്നാൽ അവന്റെ കരുണയാൽ മാത്രമാകുന്നു. ഓ ഒരു നിമിഷം നിൽക്കൂ. അവിടെ നിന്നിരുന്ന മൂപ്പന്മാരും മറ്റെല്ലാവരും അവരുടെ കിരീടങ്ങൾ താഴെയിട്ടിട്ട് നിലത്ത് വീണ് അവനെ നമസ്കരിക്കാൻ തുടങ്ങി. നോക്കൂ, ആർക്കും വേറെ ആർക്കും അത് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. അവൻ നേരെ ദൈവത്തിന്റെ വലതുഭാഗത്തേക്ക് നടന്നു ചെന്ന് അവന്റെ കയ്യിൽ നിന്നും ആ പുസ്തകം വാങ്ങി അവന്റെ അവകാശത്തെ കൈവശമാക്കി. ഞാൻ അവർക്ക് വേണ്ടി മരിച്ചിരിക്കുന്നു. ഞാൻ അവരുടെ ഏറ്റവും അടുത്ത ബന്ധുക്കാരനായി വീണ്ടെടുപ്പുകാരനാകുന്നു. ഞാനാകുന്നു, ഞാൻ മധ്യസ്ഥനാകുന്നു. ഞാൻ എന്റെ രക്തം ചൊരിഞ്ഞിരിക്കുന്നു. ഞാൻ മനുഷ്യനായി തീർന്നു. ഞാനിതെല്ലാം ചെയ്തിരിക്കുന്നത് ലോകസ്ഥാപനത്തിന് മുമ്പേ ഞാൻ മുൻകൂട്ടി കണ്ടിരുന്നതായ എന്റെ സഭയെ വീണ്ടും തിരികെ എടുക്കുന്നതിനാകുന്നു. ഞാനിത് ഉദ്ദേശിച്ചിരുന്നു, അതവിടെ ഉണ്ടായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ആരും അതെടുക്കുന്നതിന് യോഗ്യരായി ഉണ്ടായിരുന്നില്ല. അതിനാൽ ഞാൻ സ്വയമായി തന്നെ ഇറങ്ങിവന്ന് അത് ചെയ്തിരിക്കുന്നു. ഞാൻ അവരുടെ ബന്ധുക്കാരനായ വീണ്ടെടുപ്പുകാരനാകുന്നു. ഞാൻ അവരുടെ ബന്ധുവായി തീർന്നിരിക്കുന്നു. എന്നിട്ട് അവൻ ആ പുസ്തകമെടുത്തു. ആമേൻ. ഹോ, ഇന്ന് രാത്രിയിൽ ആരാണ് എനിക്കായി അവിടെ കാത്തിരിക്കുന്നത്? ആരാണ് സഭയെ നിനക്കായി അവിടെ കാത്തിരിക്കുന്നത്? നിനക്ക് വേണ്ടി കാത്തിരിക്കാൻ മറ്റാർക്ക് കഴിയും? അതാ ബന്ധുക്കാരനായി വീണ്ടെടുപ്പുകാരനാകുന്നു. ഹോ, എന്റെ എത്ര ശ്രേഷ്ഠമായ പ്രസ്താവനയാകുന്നു, അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയാകുന്നു. ഇപ്പോൾ വീണ്ടെടുപ്പിന്റെ ഒരു ആധാര പ്രമാണം അവന്റെ പക്കലുണ്ട്. അത് അവന്റെ കയ്യിലായിരിക്കുന്നു. മധ്യസ്ഥത ഇപ്പോൾ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. അത് അവന്റെ കൈവശമായിരിക്കുന്നു. ഓർക്കുക, ഇതുവരെയും അത് എല്ലായ്പ്പോഴും ദൈവത്തിന്റെ കൈകളിലായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇത് കുഞ്ഞാടിന്റെ കൈവശമായിരിക്കുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കുക, മുഴുവൻ സൃഷ്ടിയുടെയും വീണ്ടെടുപ്പിന്റെ ആധാര പ്രമാണ പത്രം അവന്റെ കൈകളിലായിരിക്കുന്നു. അവനത് മനുഷ്യവർഗത്തിന് വേണ്ടി തിരികെ അവകാശപ്പെടുന്നതിനായി വന്നിരിക്കുന്നു. ദൂതന്മാർക്ക് വേണ്ടി തിരികെ അവകാശപ്പെടുന്നതിനല്ല, മനുഷ്യജാതിക്ക് വേണ്ടി തിരികെ അവകാശപ്പെടുന്നതിനാണ്. അത് വീണ്ടും ദൈവത്തിന് വേണ്ടി പുത്രന്മാരെയും പുത്രിമാരെയും ഉണ്ടാക്കുന്നതിനും അവരെ ഏദൻ തോട്ടത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിനും അവർക്ക് നഷ്ടപ്പെട്ടതെല്ലാം, മുഴുവൻ സൃഷ്ടിയും വൃക്ഷങ്ങളും ജീവജന്തുക്കളും അങ്ങനെ എല്ലാ കാര്യങ്ങളും തിരികെ കൊണ്ടുവരുന്നതിനാണ് അത് നൽകിയിരുന്നത്. ഓ, അത് നിങ്ങളെ നന്നായി അനുഭവപ്പെടുന്നതിന് ഇടയാക്കുന്നില്ലേ? ഞാൻ ഓർത്തു ഞാൻ ക്ഷീണിച്ചു പോയിരുന്നുവെന്ന്. എന്നാൽ ഞാനിപ്പോൾ ക്ഷീണിതനല്ല. ചിലപ്പോൾ ഞാൻ ഓർക്കും പ്രസംഗിക്കുന്നതിന് ഞാൻ തീരെ പ്രായമായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും കാണുന്നതിനിടയാകുകയും ഞാൻ വീണ്ടും യൗവനക്കാരനായി തീർന്നതുപോലെ വിചാരിക്കുകയും ചെയ്യും. അതെ, ഹാ, ഇതെന്തോ മാറ്റം നിങ്ങളിൽ വരുത്തുന്നു. നോക്കൂ, കാരണം ആരോ എനിക്കായി അവിടെ കാത്തിരിക്കുന്നുണ്ട് എന്ന് ഞാൻ അറിയുന്നു. എനിക്ക് കൊടുക്കുവാൻ കഴിയാതിരുന്ന വില ആരോ അടച്ചിരിക്കുന്നു. അത് ശരിയാണ് ചാർലി, അവൻ അതെനിക്ക് വേണ്ടി ചെയ്തിരിക്കുന്നു. അത് നിനക്ക് വേണ്ടി ചെയ്തിരിക്കുന്നു. അവനത് മുഴുവൻ മനുഷ്യരാശിക്ക് വേണ്ടി ചെയ്തിരിക്കുന്നു. അങ്ങനെ ഇപ്പോൾ അവൻ വീണ്ടെടുപ്പിന്റെ അവകാശത്തെ അധികാരപ്പെടുത്താൻ വരുന്നു. ആർക്കു വേണ്ടിയാണ് അവൻ അത് അവകാശപ്പെടുന്നത്? അവന് സ്വയമായിട്ടല്ല, നമുക്ക് വേണ്ടിയാണ്. അവൻ നമ്മൾ ഒരുവനായിരിക്കുന്നു. അവൻ നമ്മുടെ ബന്ധുക്കാരനാകുന്നു. ഓ ദൈവമേ, അവൻ എന്റെ സഹോദരനാകുന്നു. അവൻ എന്റെ രക്ഷിതാവാകുന്നു. അവൻ എന്റെ ദൈവമാകുന്നു. അവൻ എന്റെ ബന്ധുക്കാരനായി വീണ്ടെടുപ്പുകാരനാകുന്നു. അവൻ എന്റെ എല്ലാമെല്ലാമാകുന്നു. കാരണം അവനെ കൂടാതെ ഞാൻ എന്തായിരുന്നു? അല്ലെങ്കിൽ അവനെ കൂടാതെ എനിക്ക് എന്തായിരിക്കാൻ കഴിയും? അതുകൊണ്ട് നോക്കൂ, അവൻ എന്റെ എല്ലാമാകുന്നു. അവൻ നമ്മുടെ ബന്ധുക്കാരനായി അവിടെ നിൽക്കുന്നു. ഇപ്പോൾ ഈ സമയം വരെയും അവൻ നമുക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കുകയായിരുന്നു. അങ്ങനെ ഇപ്പോൾ അവൻ മുമ്പോട്ട് വന്ന് വീണ്ടെടുപ്പിന്റെ പുസ്തകം എടുക്കുകയും അവൻ നമുക്ക് വേണ്ടി എന്താണോ ചെയ്തത് ആ അവകാശത്തെ എടുക്കുകയും ചെയ്യുന്നു. അവരെല്ലാം മരിച്ചുപോയി. യേശു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാൽ ജീവിക്കും. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളെ മരിക്കയില്ല. എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. ഒടുക്കത്തെ നാളിൽ ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. അവൻ ഒന്നാം യാമത്തിൽ നിദ്രയടഞ്ഞാലും രണ്ടിലും മൂന്നിലും നാലിലും അഞ്ചിലും ആറിലും അല്ലെങ്കിൽ ഏഴിലും അല്ലെങ്കിൽ ഏത് യാമത്തിൽ എവിടെ നിദ്രയടഞ്ഞാലും അതൊരു കാര്യമല്ല. എന്ത് സംഭവിക്കും? ദൈവത്തിന്റെ കാഹളം മുഴക്കപ്പെടും. അവസാനത്തെ കാഹളത്തിന് പുറപ്പെടുവിക്കുമ്പോൾ അതേസമയം തന്നെ അവസാനത്തെ ദൂതൻ തന്റെ സന്ദേശം നൽകുകയും അവസാനത്തെ മുദ്ര തുറക്കപ്പെടുകയും ചെയ്യും. അവസാനത്തെ കാഹളം മുഴക്കപ്പെടും. അപ്പോൾ വീണ്ടെടുപ്പുകാരൻ കടന്നുവന്ന് തന്റെ വീണ്ടെടുപ്പിന്റെ അധികാരങ്ങളെ രക്തത്താൽ കഴുകപ്പെട്ട തന്റെ സഭയെ കൈവശമാക്കും. ഇപ്പോൾ സൃഷ്ടി മുഴുവൻ അവന്റെ കൈവശമായിരിക്കുകയും അതിന്റെ വീണ്ടെടുപ്പിന്റെ മുഴുവൻ പദ്ധതിയും അവൻ വാങ്ങിയ ഈ പുസ്തകത്തിൽ ഏഴ് രഹസ്യമായ മുദ്രകളാൽ മുദ്രയിടപ്പെട്ടിരിക്കുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കുക, അവന് മാത്രമേ അതിലെ രഹസ്യങ്ങൾ അവൻ ആഗ്രഹിക്കുന്ന ഏവർക്കും വെളിപ്പെടുത്താൻ കഴിയുകയുള്ളൂ. അത് അവന്റെ കൈവശമായിരിക്കുന്നു. നോക്കൂ, ആ സമയത്ത് അത് തുറക്കപ്പെടും എന്ന് അവൻ വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഈ വീണ്ടെടുപ്പിന്റെ പുസ്തകം ഏഴ് മുദ്രകളുടെ മർമ്മങ്ങളാൽ മുദ്രയിടപ്പെട്ടിരിക്കുന്നു. ശ്രദ്ധിക്കുക സ്നേഹിതരെ, എട്ടരയോടെ നിങ്ങളെ വിട്ടയക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. എന്നാൽ ഇതെടുക്കുന്നതിനു വേണ്ടി ഞാൻ മൂന്ന് നാല് പേജുകൾ ഇവിടെ വിട്ടുകളഞ്ഞിരിക്കുന്നു. ഇപ്പോൾ 9 മണി കഴിഞ്ഞിരിക്കുന്നു. അതിനാൽ നാളെ നിങ്ങൾക്ക് വീണ്ടും എത്തിച്ചേരാൻ കഴിയുമല്ലോ. ഇപ്പോൾ വീണ്ടെടുപ്പിന്റെ ഏഴ് മടങ്ങായി മുദ്രയിടപ്പെട്ടിരിക്കുന്ന ഈ പുസ്തകം കുഞ്ഞാട് സ്വയം തന്നെ വന്നെടുക്കുകയും അത് ചെയ്യുന്നതിനുള്ള യോഗ്യത അവൻ ഒരുവിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവനത് സിംഹാസനത്തിൽ ഇരുന്നവന്റെ വലം കൈയിൽ നിന്ന് എടുത്തിട്ട് ഇപ്പോൾ അവന്റെ വീണ്ടെടുക്കപ്പെട്ട അവകാശത്തെ ആവശ്യപ്പെടുകയാണ്. എന്നെയും നിങ്ങളെയും അവകാശപ്പെടുന്നതിനും കൂടാതെ ഏദൻ തോട്ടത്തിൽ വെച്ച് ആദാമിന് നഷ്ടപ്പെട്ട എല്ലാ കാര്യങ്ങളും തിരികെ വീണ്ടെടുക്കുന്നതിനായി അവൻ വരുന്നു. അവൻ നമ്മെ തിരികെ അതിലേക്ക് വീണ്ടെടുത്തിരിക്കുന്നു. ഇപ്പോൾ കുഞ്ഞാട് തന്റെ കയ്യിൽ ഈ പുസ്തകമായിട്ടിരിക്കുമ്പോൾ ഈ ഏഴ് മുദ്രകളുടെ പുസ്തകം നമുക്ക് വേണ്ടി പൊട്ടിച്ച് കഴിഞ്ഞുപോയ കാലങ്ങളിലേക്ക് സ്വൽപ്പമൊന്ന് നോക്കിക്കാണുവാൻ അവൻ നമ്മെ ഇടയാക്കുന്നതിനു വേണ്ടി അവന്റെ കൃപയും കരുണയും നമ്മുടെ മേലായിരിക്കാൻ ഇപ്പോൾ അവനോട് അപേക്ഷിക്കാൻ നാം തയ്യാറാണ്. ശ്രദ്ധിക്കുക, അവൻ ആധാര പ്രമാണമായ ഈ പുസ്തകം വാങ്ങിയപ്പോൾ അത് മുദ്രയിട്ടിരുന്നു. ഇപ്പോൾ ഇത് മനസ്സിൽ വെച്ചുകൊള്ളുക. എന്നിട്ട് ഈ മുദ്രകൾ പൊട്ടിച്ച് അതിലെ രഹസ്യങ്ങൾ അവർക്ക് വെളിപ്പെടുത്തുകയും അവയെ തന്റെ വീണ്ടെടുക്കപ്പെട്ട പ്രജയുടെ അടുക്കലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു. ഇപ്പോൾ മുദ്രകളിൽ നാം ഈ കാര്യങ്ങളിൽ എത്തുമ്പോൾ നാം പിന്നിലേക്ക് പോയി യാഗപീഠത്തിന് കീഴിൽ കർത്താവെ എത്രത്തോളം എന്ന് നിലവിളിച്ചുകൊണ്ടിരിക്കുന്ന ആത്മാക്കളെ കാണുന്നതാണ്. ഇവിടെ ഇതാ അവൻ യാഗപീഠത്തിൽ മധ്യസ്ഥനായിട്ട് അവരെപ്പോലെ കൊല്ലപ്പെടുവാനിരിക്കുന്ന ബാക്കിയുള്ളവർ വന്ന് തികയുവോളം അല്പകാലം കൂടി സ്വസ്ഥമായി പാർക്കണമെന്ന് പറയുന്നു. എന്നാൽ ഇപ്പോൾ അവിടെ നിന്നും അവൻ ഈ അവസാന മുദ്രയുടെ സമയത്ത് കടന്നുവരുന്നു. അവൻ ഇനി മധ്യസ്ഥനല്ല, അവനിപ്പോൾ രാജാവാകുന്നു. അവൻ എന്താണ് ചെയ്യുന്നത്? അവനൊരു രാജാവാണെങ്കിൽ അവന് പ്രജയുണ്ടായിരിക്കണം. അവൻ വീണ്ടെടുത്ത അവന്റെ പ്രജകൾക്ക് അവന് മുമ്പായി, അവൻ വീണ്ടെടുപ്പിന്റെ അധികാരത്തെ എടുക്കുന്നതിന് മുമ്പായി അവർക്ക് വരാൻ കഴിയുകയില്ല. അങ്ങനെ ഇപ്പോൾ അവൻ മധ്യസ്ഥതയുടെ സ്ഥാനത്ത് നിന്നും മുമ്പോട്ട് കടന്നുവരുന്നു. അവിടെ മരണം നമ്മെ ശവക്കുഴിയിലാക്കിയിരിക്കുകയും അവൻ തന്റെ അവകാശവുമായിട്ട് വരികയുമാണ്. ആമേൻ. അവന്റെ വരവെങ്കിൽ ജീവനോടെ ശേഷിക്കുന്നവർ നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെയില്ല. അത് ദൈവത്തിന്റെ കാഹളം ഒതുമ്പോൾ അവസാനത്തെ കാഹളമാകുന്നു. അവസാനത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ ഏഴാമത്തെ ദൂതൻ തന്റെ സന്ദേശം നൽകുമ്പോൾ അന്ത്യ കാഹളം മുഴങ്ങുകയും അപ്പോൾ കർത്താവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുകയും ചെയ്യും. അവൻ അവകാശപ്പെടുകയാണ്. അവൻ തന്റെ സ്വന്തമായതിനെ അവകാശമാക്കാൻ ഇപ്പോൾ കടന്നുവരുന്നു. ശ്രദ്ധിക്കുക, ഈ കാര്യം ശ്രദ്ധിക്കുക. മുദ്രകൾ പൊട്ടിച്ച് രഹസ്യങ്ങളെ വെളിപ്പെടുത്തിയിരിക്കുന്നു. എവിടെയാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്? ജീവനോടിരിക്കുന്ന ഏക സഭയായ അവസാന കാലത്തെ സഭാ കാലഘട്ടത്തിന് വെളിപ്പെടുത്തുന്നു. ബാക്കിയുള്ള സഭാ കാലഘട്ടങ്ങളെല്ലാം നിദ്രയിലായിരിക്കുന്നു. അവൻ പറഞ്ഞു, അവൻ വരുന്നത് ഒന്നാം യാമത്തിലാണെങ്കിൽ രണ്ടാം യാമത്തിൽ, മൂന്നാം യാമത്തിൽ, അങ്ങനെ ഏഴാം യാമത്തിൽ വരെയാകുന്നു. ഏഴാം യാമത്തിൽ ഇതാ മണവാളൻ വരുന്നു എന്നൊരാജ്ഞ അല്ലെങ്കിൽ ആർപ്പുവിളിയുണ്ടായി. അപ്പോൾ ഉറങ്ങുന്ന കന്യകമാർ, അത് നാമമാത്ര സഭകളാകുന്നു, അവർ പറഞ്ഞു, ഓ, നിങ്ങൾക്കറിയാമോ, ആ പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളാൻ ഞങ്ങളും ആഗ്രഹിക്കുന്നു. നിങ്ങൾ പ്രസ്ബിറ്റേറിയൻ വിഭാഗക്കാരെയും എപ്പിസ്കോപ്പേലിയൻ സഭാ വിഭാഗക്കാരെയും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഫീനിക്സിൽ വെച്ച് അവിടെ എഴുന്നേറ്റ് നിന്നവർക്ക് വേണ്ടിയുള്ള എന്റെ സന്ദേശത്തെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അവിടെയുള്ള ശബ്ദം എന്ന മാസികയിൽ ചോദിക്കുകയുണ്ടായി, അതിന്റെ ഗ്രന്ഥകാരൻ വിശുദ്ധ പിതാവായ ഇന്ന വ്യക്തി എന്ന് പറഞ്ഞതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചിരുന്നു. ഒരു മനുഷ്യനെയും പിതാവെന്ന് വിളിക്കരുതെന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിച്ചിരിക്കുന്നു. ഇപ്രകാരമുള്ള കാര്യങ്ങളായിട്ട് അവർ അതുമായി ഉറങ്ങുകയാണ്. അതാണ് അതിന്റെ കാരണം. എന്നാൽ അതേ ഞങ്ങളും വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഇപ്പോൾ കടന്നുവരികയാണ്. ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്കറിയാമോ, ഞാൻ എപ്പിസ്കോപ്പേലിയൻ സഭക്കാരിയാണ് എന്നിട്ട് പറഞ്ഞു, കഴിഞ്ഞ ദിവസം ഞാൻ അന്യഭാഷ സംസാരിക്കുകയും പരിശുദ്ധാത്മാവിനെ എനിക്ക് ലഭിച്ചിരിക്കുകയും ചെയ്യുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ ഇത് കുറിച്ച് ആരോടും പറയരുത്. ഞാനത് വളരെയധികം സംശയിക്കുന്നു. നിങ്ങൾ അന്യഭാഷയിൽ സംസാരിച്ചിട്ടുണ്ടാകാം, എന്നാൽ നിങ്ങൾ ഒരു മനുഷ്യനെ തീ കത്തിച്ചാൽ അവൻ എങ്ങനെ മിണ്ടാതിരിക്കാൻ കഴിയും? അത് ശരിയാണ്, നോക്കൂ, അങ്ങനെ ചെയ്യാൻ കഴിയുകയില്ല. പത്രസും യാക്കോബ് യോഹന്നാനും ബാക്കിയുള്ളവരും മാളികമുറിയിൽ ഇരുന്നുകൊണ്ട്, ഓ, നമുക്ക് പരിശുദ്ധാത്മാവിനെ ഇപ്പോൾ കിട്ടിയിരിക്കുന്നു, എന്നാൽ നാം അതിനെക്കുറിച്ച് ഇപ്പോൾ മിണ്ടാതിരിക്കുന്നതാണല്ലേ നല്ലത് എന്ന് പറയുന്നതിനെ നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുമോ? സഹോദര, ജനലിൽ കൂടെയും വാതിലിൽ കൂടെയും എല്ലായിടത്തും കൂടി അവർ ചാടി പുറത്ത് തെരുവിലിറങ്ങിയിട്ട് ഒരു കൂട്ടം മദ്യപാന്മാരെ പോലെ അവർ പെരുമാറുകയുണ്ടായി. അതാണ് യഥാർത്ഥ പരിശുദ്ധാത്മാവ്. എന്നാൽ നോക്കൂ, ആ ഉറങ്ങിപ്പോയ കന്യകമാർ യാതൊന്നും സ്വീകരിച്ചിരുന്നില്ല. അതെ, അത് ശരിയാണ്. എന്നാൽ അവർ എണ്ണ വാങ്ങാൻ വേണ്ടി പുറത്തുപോയി ശ്രമിച്ചപ്പോൾ ഓർക്കുക, അവർക്ക് എണ്ണ ലഭിച്ചു എന്ന് തിരുവെഴുത്ത് പറയുന്നില്ല. എന്നാൽ അവർ പുറത്തുപോയി അത് വാങ്ങാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു ശബ്ദമുണ്ടായി. എന്ത് സംഭവിച്ചു? ഉറങ്ങിപ്പോയ മറ്റേ കന്യകമാർ എഴുന്നേറ്റ് അവരുടെ വിളക്കിലെ തിരിവെടിപ്പാക്കി കല്യാണ വിരുന്നിന് പോയി. അത് ശരിയല്ലേ? അങ്ങനെ ബാക്കിയുള്ളവർ ഉപദ്രവകാലത്തേക്ക് ശേഷിക്കപ്പെട്ടു. അവിടെ കരച്ചിലും നിലവിളിയും പല്ലുകടിയും ഉണ്ടായിരിക്കും. അത് സഭയാണ്, മണവാട്ടിയല്ല, സഭയാകുന്നു. മണവാട്ടി അകത്ത് പോയി. സഭയും മണവാട്ടിയും തമ്മിൽ ഒരു വലിയ വ്യത്യാസമുണ്ട്. അതേ ശ്രീമാൻ, ഹാ, മണവാട്ടി കല്യാണ വിരുന്നിന് പോയി. ഓ, ശ്രദ്ധിക്കൂ മനുഷ്യ, മുദ്രകൾ പൊട്ടിക്കപ്പെട്ടു. എന്തിനാണ് ഈ സത്യങ്ങളെ അന്ത്യകാലത്തിലെ സഭയ്ക്ക് വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയാകുന്നു. കുഞ്ഞാട് മുദ്രകളെ പൊട്ടിച്ച് അവയെ തന്റെ സഭയ്ക്ക്, തന്റെ പ്രജകളെ തന്റെ രാജ്യത്തിൽ ചേർത്തുകൊള്ളുന്നതിനായി വെളിപ്പെടുത്തി കൊടുക്കുകയാണ് അവന്റെ മണവാട്ടി. നോക്കൂ, ഓ, അവൻ തന്റെ പ്രജകളെ തന്റെ അടുക്കൽ ഇപ്പോൾ ചേർത്തുകൊള്ളുവാൻ ആഗ്രഹിക്കുന്നു. എന്താകുന്നു ഇത്? ഭൂമിയിലെ പൊടിയിൽ നിന്നും, ആഴിയുടെ അടിത്തട്ടിൽ നിന്നും, അഗാധ ഗർത്തത്തിൽ നിന്നും, അന്ധകാരത്തിന്റെ മണ്ഡലങ്ങളിൽ നിന്നും, പർദീസയിൽ നിന്നും, അവർ എവിടെയെല്ലാമാണോ അവിടെയെല്ലാം നിന്ന് അവൻ വിളിക്കും. അവർ ഉത്തരമരുളും, ആമേൻ, ആമേൻ. അവൻ അവരെ വിളിക്കും, അവർ അതിന് ഉത്തരമരുളും. അവൻ തന്റെ പ്രജകളെ ചേർക്കുവാനായി വരുന്നു. അവൻ തന്റെ രഹസ്യങ്ങളെ വെളിപ്പെടുത്തിയിരിക്കുകയും അവർ അത് കാണുകയും ചെയ്തിരിക്കുന്നു. ആ സമയത്ത് ഇനി കാലമുണ്ടാകുകയില്ല, കാലം തീർന്നു, ഇത് പൂർത്തിയായിരിക്കുന്നു. ശരി, ഒരറുക്കപ്പെട്ട കുഞ്ഞാടായി മധ്യസ്ഥത വഹിച്ചുകൊണ്ടിരുന്ന സിംഹാസനം വിട്ടുകൊണ്ട് ഒരു സിംഹമായി, ഒരു രാജാവായി തന്റെ സന്ദേശത്തെ തള്ളിക്കളഞ്ഞവർക്ക് ലോകത്തിന് ന്യായവിധി നടത്താൻ അവൻ വരുന്നു. അവനൊരു മധ്യസ്ഥനല്ല. ഞാനിത് വേഗമാക്കി തീർക്കുമ്പോൾ പഴയ നിയമത്തിൽ പഠിപ്പിച്ചിരുന്നത് ഓർക്കുക. കൃപാസനത്തിൽ നിന്നും രക്തം എടുക്കപ്പെടുമ്പോൾ എന്തായിത്തീരുന്നു? അത് ന്യായവിധിയുടെ ഇരിപ്പിടമാകുന്നു. അറുക്കപ്പെട്ട കുഞ്ഞാട് നിത്യതയിൽ നിന്നും മുമ്പോട്ട് വന്ന് തന്റെ പിതാവിന്റെ സിംഹാസനത്തിൽ നിന്നും തന്റെ അവകാശത്തെ എടുക്കുമ്പോൾ അതൊരു ന്യായവിധിയുടെ ഇരിപ്പിടമാകുന്നു. അപ്പോൾ അവൻ ഇനിയും ഒരു കുഞ്ഞാടല്ല, എന്നാൽ ഒരു സിംഹമായിത്തീരുന്നു, രാജാവായിത്തീരുന്നു. എന്നിട്ട് തന്റെ രാജ്ഞിയെ തന്റെ അരികിൽ നിന്ന് നിൽക്കുവാനായി വിളിക്കുന്നു. വിശുദ്ധന്മാർ ഭൂമിയെ ന്യായം വിധിക്കും എന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ദാനിയൽ പറഞ്ഞു, ന്യായാസനങ്ങൾ വെക്കുന്നതും പുസ്തകങ്ങൾ തുറക്കുന്നതും 10,000 പേർ അവന്റെ മുമ്പാകെ ശുശ്രൂഷ ചെയ്ത് നിൽക്കുന്നത് അവൻ കണ്ടു. അത് രാജാവും രാജ്ഞിയുമാകുന്നു. അതിനുശേഷം മറ്റൊരു പുസ്തകം തുറന്നു. അത് ജീവന്റെ പുസ്തകമായിരുന്നു. അത് സഭയ്ക്ക് വേണ്ടിയായിരുന്നു. രാജാവും രാജ്ഞിയും അവിടെ നിന്നിരുന്നു. ഒരു പശുപാലകന്റെ ധ്യാനം ഇപ്രകാരം പറയുന്നു: കഴിഞ്ഞ രാത്രിയിൽ പുൽമേടിൽ കിടന്ന് ഞാൻ ആകാശത്തിലെ നക്ഷത്രങ്ങളെ ഉറ്റുനോക്കിയപ്പോൾ എന്നെങ്കിലും ഈ ഒരു പശുപാലകന് ആ മനോഹര ദേശത്ത് ഈ ഉറക്കം വിട്ട് ഒഴുകിച്ചെന്നെത്താമോ എന്ന് ഞാൻ വിസ്മയിച്ചു പോയി. ആ ശോഭയേറും സൌഭാഗ്യ നാട്ടിലെത്താൻ ഒരു വഴിയുണ്ടെങ്കിലും അത് മങ്ങിയ നീണ്ട പാതയെന്നവർ പറയുന്നു. എന്നാൽ നാശത്തിലേക്ക് നയിക്കുന്ന വിശാല പാതയോ ദീപ്തിയാൽ പ്രശോഭിക്കുമല്ലോ നേരവും. അവർ മറ്റൊരു വലിയ ഉടമസ്ഥനെ കുറിച്ച് പറയുന്നു. കന്നുകാലികളുടെ ജീവിതത്തെ ആധാരമാക്കിയാണ് അവൻ സംസാരിക്കുന്നത്. നിങ്ങൾ കന്നുകാലികളെ മേയിച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ വിശദമായി കാണാൻ കഴിയും. മറ്റൊരു വലിയ ഉടമസ്ഥനെ കുറിച്ച് അവർ പറയുന്നു. അവനൊരിക്കലും ഏറെ മാടുകളില്ലെന്ന് അവർ പറയുന്നു. എന്നാൽ ആ നേരായ ഇടുങ്ങിയ പാതയിൽ അലഞ്ഞുവരുന്ന പാപിക്കായി ഒരിടം എപ്പോഴും അവന്റെ പക്കലുണ്ടാകുന്നു. ഒരിക്കലും നിന്നെ അവൻ തള്ളിക്കളയില്ലെന്ന് അവർ പറയുന്നു. നിന്റെ ഓരോ നോട്ടവും നടത്തവും അവൻ അറിയുന്നു. സുരക്ഷയ്ക്കായി അവന്റെ മുദ്രയേറ്റ് നമ്മുടെ പേരുകൾ അവന്റെ വലിയ പുസ്തക ചുരുളിൽ സൂക്ഷിക്കുന്നതാകും നമുക്ക് ഏറ്റവും നല്ലത്. ഒരു നാൾ വലിയൊരു വളഞ്ഞു ചേർക്കലുണ്ടാകുമെന്ന് അവൻ പറയുന്നു. അന്ന് പശുപാലകൻ കാവൽ നായ്ക്കളെ പോലെ നിന്നിടും. അന്ന് ന്യായവിധിയുടെ സവാരിക്കാരൻ, അത് പ്രവാചകന്മാരും ദീർഘദർശികളുമാകുന്നു. ഓരോ മുദ്രയും തിരിച്ചറിയുന്ന ഇവർ അവരുടെ സ്ഥാനത്തായി നിന്നുകൊണ്ട് അടയാളപ്പെടുത്തിയിരിക്കും. നിങ്ങൾ എപ്പോഴെങ്കിലും കന്നുകാലികളെ വളഞ്ഞു ചേർക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉടമസ്ഥർ ഒരിടത്ത് നിൽപ്പിച്ചുകൊണ്ട് ഉറപ്പ് നിൽപ്പിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ കുതിരസവാരിക്കാർ അവയെ വളഞ്ഞു ചേർത്ത് കൊണ്ടുവരും. തന്റെ സ്വന്തം മുദ്രകുത്തപ്പെട്ട മാടുകൾ കടന്നുപോകുമ്പോൾ അവൻ ഉടമസ്ഥന് ഒരടയാളം നൽകുകയും ഉടമസ്ഥൻ അത് നോക്കിയിട്ട് തലയാട്ടി കാണിക്കും. അവന്റെ സ്വന്തം മാടുകളെ കുതിരസവാരിക്കാരൻ വളഞ്ഞു വളഞ്ഞു ചേർത്തുകൊണ്ട് ഇപ്രകാരം വന്നിട്ട് തന്റെ സ്വന്തം പശുക്കളെ വേർപിരിക്കുന്നു. ഒരു നാൾ വലിയൊരു ചേർക്കലുണ്ടാകുമെന്നവർ പറയുന്നു. അന്ന് പശുപാലകൻ കാവൽ നായ്ക്കളെ പോലെ അവിടെ നിന്നിടും. ന്യായവിധിയുടെ സവാരിക്കാരൻ അവരുടെ സ്ഥാനത്തായി നിന്നുകൊണ്ട് ഓരോ മുദ്രയും തിരിച്ചറിഞ്ഞ് അവയെ അടയാളപ്പെടുത്തും. അതുകൊണ്ട് അവൻ പറയുന്നു, ഞാനൊരു വഴിതെറ്റിയ കന്നുകുട്ടി, മുദ്രയില്ലാത്തവനായി മരണശിക്ഷയിലേക്ക് വിധിക്കപ്പെട്ടവനെന്ന് ഞാൻ ഊഹിക്കുന്നു. അങ്ങനെയുള്ളതിനെ കൊന്നവർ സൂപ്പുണ്ടാക്കും. പശുപാലകരായ കുതിരസവാരിക്കാരുടെ ഉടമസ്ഥൻ വരുമ്പോൾ പ്രാകൃതരുടെ കൂട്ടത്തോടൊപ്പം അത് കൊല്ലപ്പെട്ടു പോകുമല്ലോ. നോക്കൂ, ഇതാരാകുന്നു? കുതിരസവാരിക്കാരുടെ ഉടമസ്ഥനാകുന്നു. ഇത് കുഞ്ഞാടാകുന്നു. ഇതേഴ് ദൂതന്മാർ അവരുടെ സ്ഥാനത്തായി നിൽക്കുകയും ഓരോ മുദ്രയെയും അവർ തിരിച്ചറിയുന്നതാകുന്നു. നോക്കൂ, ഇവിടെ ഇതാ അവൻ വരുന്നത് ശ്രദ്ധിക്കുക. അറുക്കപ്പെട്ട കുഞ്ഞാട് മധ്യസ്ഥതയുടെ ജോലി നിർത്തിയിട്ട് സിംഹാസനത്തെ വിട്ടിട്ട് ഒരു സിംഹമായി തീരുന്നു. ഒരു രാജാവായി അവനെ തള്ളിക്കളഞ്ഞ എല്ലാത്തിനെയും മുഴുവൻ ലോകത്തെയും ന്യായവിധിയിലേക്ക് കൊണ്ടുവരുന്നു. നമ്മുടെ ബന്ധുക്കാരനായി വീണ്ടെടുപ്പുകാരൻ പിന്നെ എല്ലാത്തിനും മേലായി രാജാവാകുന്നു. എന്തുകൊണ്ടാണ്? അവന്റെ പക്കൽ വീണ്ടെടുപ്പിന്റെ ആധാര പ്രമാണമുണ്ടായിരിക്കുന്നു. അതെല്ലാം അവന്റെ കൈവശമായിരിക്കുന്നു. ഞാൻ അവനെ അറിയുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു.
Claims his inheritance. That's the church. The bride. He claims it.
അതിനുശേഷം തന്റെ അവകാശത്തെ കൈവശമാക്കുകയാണ്. അത് മണവാട്ടിയായ സഭയാകുന്നു. അതിനെ അവൻ അവകാശമാക്കുന്നു. അതിനുശേഷം അവൻ എന്താണ് ചെയ്യുന്നത്? തന്റെ എതിരാളിയായ സാത്താനെ തന്റെ അധീനതയിലെടുക്കുന്നു. അവൻ തന്റെ വീണ്ടെടുപ്പിന്റെ വചനത്തെ തള്ളിക്കളയുന്നതിന് പ്രേരിപ്പിച്ച സാത്താനെയും അവരെല്ലാവരെയും അഗ്നി പൊയ്കയിലേക്ക് വലിച്ചെറിയും. അവനിപ്പോൾ രാജാവാകുന്നു. കരുണ ഇപ്പോഴും സിംഹാസനത്തിലുണ്ട്. അവന്റെ അപേക്ഷയെ നിങ്ങൾ നിരസിച്ചു കളയരുത്. നോക്കൂ, കുതിരസവാരിക്കാർക്ക് നിങ്ങൾ ആരാകുന്നു എന്നറിയാം. അവന്റെ എതിരാളിയായ സാത്താൻ 2000 വർഷക്കാലമായി അവനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും കൂടാതെ എനിക്ക് തോന്നിയത് എനിക്ക് അവരെ കൊണ്ട് ചെയ്യിക്കാൻ കഴിയും. അവർ ഇപ്പോഴും എന്റെ ജനമാകുന്നു. അവർ എന്റേതാകുന്നു. അവർ ആധാര പ്രമാണം നഷ്ടപ്പെടുത്തിയവരാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്നാൽ കുഞ്ഞാട് ബന്ധുക്കാരനായി വീണ്ടെടുപ്പുകാരനാകുന്നു. അവൻ പറഞ്ഞു, അവൻ നമുക്ക് വേണ്ടി മധ്യസ്ഥത നിർവഹിക്കുകയായിരുന്നു. എന്നാൽ സാത്താൻ പറയുന്നു, ഞാൻ അവരെ ശവക്കുഴിയിലാക്കും. എന്നാൽ അവൻ സഭയോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ പുറത്തു കൊണ്ടുവരും. എന്നാൽ ആദ്യം എനിക്കൊരു മധ്യസ്ഥനായി നിൽക്കേണ്ടിയിരിക്കുന്നു. അവനിപ്പോൾ നിത്യതയിൽ നിന്ന് മുമ്പോട്ട് കടന്നു വന്നിരിക്കുന്നു. അവിടെ അവൻ പിതാവിന്റെ സിംഹാസനത്തിൽ മധ്യസ്ഥനായി ഇരുന്നിരുന്നു. ഇപ്പോൾ അവൻ രാജാവായിരിക്കാൻ വരികയും ഓ, അവൻ വന്ന എല്ലാ രാജ്യങ്ങളെയും ഇരുമ്പുകോൽ കൊണ്ട് ഭരിക്കാൻ പോകുകയാണ്. ന്യായവിധി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഓ സഹോദര, നമ്മുടെ വീണ്ടെടുപ്പുകാരനായ ചാർച്ചക്കാരൻ അതെല്ലാം തന്റെ കയ്യിൽ പിടിച്ചിരിക്കുന്നു. അത് ശരിയാണ്. അതേ ശ്രീമാൻ, അവൻ ഇപ്പോൾ എന്താണ് ചെയ്യുന്നത്? അവൻ തന്റെ എതിരാളിയായ സാത്താന്റെ കയ്യിൽ നിന്ന് അവരെ വിളിക്കുന്നു. അവർ ഇപ്പോൾ എന്റേതാണ്. ഞാൻ അവരെ ശവക്കുഴിയിൽ നിന്നും ഉയർപ്പിച്ചിരിക്കുന്നു. എന്നിട്ട് അവൻ എല്ലാ കളവ് പറയുന്നവനെയും വചനത്തെ വൈകൃതപ്പെടുത്തുന്നവരെയും അതുപോലെയുള്ളതെല്ലാം എടുത്ത് സാത്താനോടൊപ്പം അഗ്നി പൊയ്കയിൽ നശിപ്പിച്ചു കളയും. അവൾക്കെല്ലാം ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു. അവരെ അഗ്നി പൊയ്കയിലേക്ക് വലിച്ചെറിയുന്നു. നിങ്ങൾക്കറിയാമോ, ഇത് സമാപിപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. അതിനുശേഷം നാം വേഗമാക്കുന്നതാണ്. ശ്രദ്ധിക്കുക, നാം ഇപ്പോൾ 7-ാമത്തെ വാക്യം വരെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ 8-ാമത്തെ വാക്യം തൊട്ട് 14 വരെ എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല സൃഷ്ടിയും, ഇത് ശ്രദ്ധിക്കുക, ഞാനതിപ്പോൾ വായിക്കട്ടെ. 7-ാമത്തെ വാക്യത്തോടൊപ്പം പുസ്തകത്തിൽ നിന്ന് ഞാനത് വായിക്കുമെങ്കിൽ നന്നായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. നോക്കൂ, അതിന്റെ 6-ാമത്തെ വാക്യം ശ്രദ്ധിക്കുക. ഞാൻ സിംഹാസനത്തിന്റെയും 4 ജീവികളുടെ നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. അതിന് 7 കൊമ്പും സർവ്വഭൂമിയിലേക്ക് മയച്ചിരിക്കുന്ന 7 ദൈവാത്മക്കളായ 7 കണ്ണുമുണ്ട്. അതിനെ നാം വിശദീകരിച്ചു കഴിഞ്ഞു. നോക്കൂ, 7 സഭാകാലഘട്ടങ്ങളും 7 ദൂതന്മാരും ഈ അഗ്നി എരിഞ്ഞുകൊണ്ടിരിക്കുവാൻ ഇടയാക്കിയിരിക്കുന്നു. ശരി, അവൻ വന്ന് അത് കുഞ്ഞാടാകുന്നു. സിംഹാസനത്തിലിരിക്കുന്നവന്റെ വലങ്കയിൽ നിന്ന് പുസ്തകം വാങ്ങി. ഇപ്പോൾ ശ്രദ്ധിക്കുക, അവനത് ചെയ്തു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചുവെന്ന് നോക്കുക. നിങ്ങളൊരു യോബൽ സമ്മത്സരത്തെക്കുറിച്ച് സംസാരിക്കൂ. ഇപ്പോൾ ശരിക്കും മുദ്രകൾ തുറക്കപ്പെട്ടത് സംഭവിച്ചിരിക്കുന്നത് ഇതാകുന്നു. ഇതിനുശേഷം നമുക്ക് അരമണിക്കൂർ നേരത്തെ മൌനതയെടുക്കാം. ഇത് ശ്രദ്ധിക്കുക, നമുക്കിത് തുടങ്ങാം. അടുത്ത ഞായറാഴ്ച രാത്രി ഇവിടെ തന്നെ നമുക്കിത് അവസാനിപ്പിക്കാം. ഇപ്പോൾ ഇത് ശ്രദ്ധിച്ചു കേൾക്കുക. നിങ്ങൾ തയ്യാറാണോ എങ്കിൽ ആമേൻ പറയുക. അവൻ ഇത് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചുവെന്ന് വളരെ ശ്രദ്ധിച്ചു കേൾക്കുക. സൃഷ്ടി മുഴുവൻ ഞരങ്ങിക്കൊണ്ടിരിക്കുകയും എന്ത് ചെയ്യണമെന്ന് ആർക്കും അറിയാൻ കഴിയാതെ യോഹന്നാൻ ഏറ്റവും കരയുകയായിരുന്നു. ഇവിടെ ഇതാ കുഞ്ഞാട് മുമ്പോട്ട് നടന്നു വരുന്നു. ഈ പുസ്തകം അതിന്റെ യഥാർത്ഥ ഉടമസ്ഥന്റെ കയ്യിലായിരുന്നു. കാരണം മനുഷ്യൻ പാപത്തിൽ വീണത് നഷ്ടമാക്കി കളഞ്ഞിരുന്നു. യാതൊരു മനുഷ്യനും അത് എടുത്ത് ഭൂമിയെ വീണ്ടെടുക്കാനുള്ള യോഗ്യത ഉണ്ടായിരുന്നില്ല. ഒരു പട്ടക്കാരനോ പോപ്പിനോ യാതൊന്നിനും അത് കഴിഞ്ഞിരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. എന്നാൽ കുഞ്ഞാട് മുമ്പോട്ട് വന്നു. മറിയാമോ ഈ വിശുദ്ധനോ അല്ലെങ്കിൽ ആ വിശുദ്ധനോ മുമ്പോട്ട് വന്നില്ല. അറുക്കപ്പെട്ട രക്തം ചിന്തുന്ന കുഞ്ഞാട് മുമ്പോട്ട് വന്നു. സിംഹാസനത്തിൽ ഇരുന്നവന്റെ വലത് കൈയിൽ നിന്ന് പുസ്തകം ഏറ്റുവാങ്ങി. അപ്പോൾ അവർക്കൊരു വീണ്ടെടുപ്പുകാരനുണ്ട് എന്ന് അവരെല്ലാം കണ്ടു. ഇത് സംഭവിച്ചപ്പോൾ ബലിപീഠത്തിന് കീഴിലെ ആത്മാക്കളും ദൂതന്മാരും മൂപ്പന്മാരും എല്ലാവരും അത് കാണുകയുണ്ടായി. ഇതപ്പോഴും ഭാവിയിൽ സംഭവിപ്പാനായി കിടന്നിരുന്നു. ഇന്ന് രാത്രിയിൽ അവനൊരു മധ്യസ്ഥനാണ്, എന്നാൽ അവരിത് നിർവഹിക്കുന്നതിനായി വരുന്നു. ശ്രദ്ധിക്കുക. വാങ്ങിയപ്പോൾ നാല് ജീവികളും 24 മൂപ്പന്മാരും ഓരോരുത്തൻ വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയെന്ന ധൂപവർഗം നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിന്റെ മുമ്പാകെ വീണു. അത് യാഗപീഠത്തിന് കീഴിലുള്ളവർ വളരെ സമയമായി അവർ പ്രാർത്ഥിച്ചിരുന്നതാണ്. നോക്കൂ, അവർ വീണ്ടെടുപ്പിനായി പ്രാർത്ഥിച്ചിരുന്നു, അവർ പുനരുത്ഥാനത്തിനായി പ്രാർത്ഥിച്ചിരുന്നു. ഇവിടെ ഇതാ ഈ മൂപ്പന്മാർ അവരുടെ പ്രാർത്ഥനകളെ അവിടേക്ക് പകരുകയായിരുന്നു. കാരണം നമുക്കിപ്പോൾ ഒരു പ്രതിനിധി ഉണ്ടായിരിക്കുന്നു. നമുക്കിപ്പോൾ സ്വർഗത്തിൽ ഒരു ബന്ധുക്കാരനുണ്ടായിട്ട് അവൻ തന്റെ അവകാശങ്ങൾ എടുക്കുന്നതിനായി വരുന്നു. പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ടതിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി ശ്രദ്ധിക്കുക, വിലയ്ക്ക് വാങ്ങി. നമ്മുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരുമാക്കി വെച്ചു. അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് അവർ പാടുന്നു. നമ്മുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരുമാക്കി വെച്ചു. അവർ ഭൂമിയിൽ വാഴുന്നു. അവർ തിരികെ വരുവാൻ ആഗ്രഹിച്ചു. ഇവിടെ ഇതാ അവർ രാജാക്കന്മാരും പുരോഹിതന്മാരുമാകുന്നതിന് തിരികെ പോകുന്നു. ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. അന്യഭാഷ സംസാരിക്കുവാൻ ഇത് ധാരാളം മതി എന്ന് എനിക്ക് നന്നായി അനുഭവപ്പെടുന്നു. നോക്കൂ, ശ്രദ്ധിക്കുക. അതെ, എന്റെ പക്കൽ അതിന് വേണ്ടത്ര ഭാഷയില്ല എന്ന് കാണപ്പെടുന്നു. എങ്കിൽ എനിക്ക് അതുമായി അവനെ പുകഴ്ത്താൻ കഴിയുമായിരുന്നു. എനിക്കറിയാൻ പോലും പാടില്ലാത്ത ഒന്ന് എനിക്ക് ആവശ്യമായിരിക്കുന്നു. ശ്രദ്ധിക്കുക, പിന്നെ ഞാൻ ഇത് ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ ഏറിയ ദൂതന്മാരുടെ ശബ്ദം കേട്ടു. എത്ര വലിയ ആനന്ദ ഉത്സവമായിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നതെന്ന് ശ്രദ്ധിക്കുക. കുഞ്ഞാട് വന്ന് വീണ്ടെടുപ്പിന്റെ പുസ്തകം എടുക്കുന്നത് അവൻ കണ്ടപ്പോൾ ആത്മാക്കൾ ആർത്തു ഘോഷിച്ചു. നാം അതിൽ കടക്കുന്നതാണ്. എല്ലാ കാര്യങ്ങളും മൂപ്പന്മാരും താഴെ വീണ് നമസ്കരിച്ചു. അവർ വിശുദ്ധന്മാരുടെ പ്രാർത്ഥനകളെ അർപ്പിച്ചു. എന്തുകൊണ്ടാണ് അവിടെ നമുക്കൊരു പ്രതിനിധിയായി വീണ്ടെടുപ്പുകാരൻ ഉണ്ടായിരിക്കുന്നു. അവർ മുഖം കുമ്പിട്ട് അവന്റെ മുമ്പിൽ വീണു. അറുക്കപ്പെട്ട കുഞ്ഞാട് യോഗ്യൻ എന്ന പാട്ട് അവർ പാടി. ഇപ്പോൾ ഈ ദൈവദൂതന്മാരെ ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ ദർശനത്തിൽ സിംഹാസനത്തെയും ജീവികളുടെയും മൂപ്പന്മാരുടെയും ചുറ്റിലും ഏറിയ ദൂതന്മാരുടെ ശബ്ദം കേട്ടു. അവരുടെ എണ്ണം 10,000, 10,000, 1,000, 1,000 ആയിരുന്നു. ഓ, ശ്രദ്ധിക്കുക, അവർ അത്യുച്ചത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിക്കാൻ യോഗ്യൻ എന്ന് പറഞ്ഞു. സ്വർഗത്തിൽ എന്തൊരു ആനന്ദോത്സവമായിരുന്നു. കുഞ്ഞാട് മധ്യസ്ഥയുടെ സ്ഥാനം വിട്ട് തന്റെ അവകാശത്തെ കൈവശമാക്കുന്നതിന് അവിടേക്ക് വരികയാണ്. നിങ്ങൾക്കറിയാമോ, അത് യോഹന്നാനെയും ആനന്ദിപ്പിച്ചു. അവൻ തന്റെ പേര് പുസ്തകത്തിൽ എഴുതിയിരുന്നത് കണ്ടിരിക്കണം. മുദ്രകൾ പൊട്ടിച്ചപ്പോൾ അവൻ വാസ്തവമായും സന്തോഷവാനായിരിക്കണം. അവൻ എന്താണ് പറഞ്ഞതെന്ന് ശ്രദ്ധിക്കുക. സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും സമുദ്രത്തിലുമുള്ള സകല സൃഷ്ടിയും അവയിലുള്ളതൊക്കെയും സിംഹാസനത്തിൽ ഇരിക്കുന്നവനും കുഞ്ഞാടിനും സ്തോത്രവും ബഹുമാനവും മഹത്വവും ബലവും എന്നേക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പറയുന്നത് കേട്ടു. ആമേൻ, ആമേൻ, ആമേൻ. നാല് ജീവികളും ആമേൻ എന്ന് പറഞ്ഞു. 24 മൂപ്പന്മാരും എന്നേക്കും ജീവിച്ചിരിക്കുന്നവന്റെ മുമ്പാകെ വീണ് നമസ്കരിച്ചു. കുഞ്ഞാട് മുമ്പോട്ട് കടന്നു വന്ന ആ സമയത്തെക്കുറിച്ചൊന്ന് സംസാരിക്കാം. ഒരു യോബേൽ സംവത്സരത്തിന്റെ ഉത്സവത്തെക്കുറിച്ചൊന്ന് സംസാരിക്കാം. നോക്കൂ, ഈ പുസ്തകം തന്നെ സ്വർഗത്തിൽ അതിലുള്ള രഹസ്യങ്ങളുമായി മുദ്രയിട്ടിരിക്കുന്നു. എന്റെ പേരതിൽ എഴുതിയിട്ടുണ്ടോ എന്ന് ചോദിച്ചേക്കാം. എനിക്കറിയില്ല, എഴുതിയിട്ടുണ്ടെന്ന് ഞാൻ ആശിക്കുന്നു. എന്നാൽ അങ്ങനെയാണെങ്കിൽ അത് ലോകസ്ഥാപനത്തിന് മുമ്പേ ആ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. എന്നാൽ ആദ്യത്തെ കാര്യം ആ വീണ്ടെടുപ്പിനെ പ്രതിനിധീകരിച്ചത് ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാട് കടന്നു വരുന്നതാണ്. അവൻ ആ പുസ്തകം ഏറ്റുവാങ്ങി. സ്തോത്രം. ആ പുസ്തകം തുറന്നു. അതിന്റെ മുദ്രകൾ പൊട്ടിച്ച ശേഷം ഭൂമിയിലേക്ക് തന്റെ 7-ാമത്തെ ദൂതന് തന്റെ ജനങ്ങൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നതിനായി അയച്ചു കൊടുത്തു. അവിടെയാണ് നിങ്ങൾ, ഓ ദൈവമേ, എന്താണ് സംഭവിച്ചത്? ഉച്ചത്തിൽ ആർപ്പും ഘോഷവും ഹാലലുയായും അഭിഷേകവും ശക്തിയും മഹത്വവും അതിന്റെ പ്രകടനവുമായിരുന്നു. പാവം യോഹന്നാൻ നമ്മുടെ സഹോദരനായ അവൻ അവിടെ നിന്നുകൊണ്ട് കരയുകയായിരുന്നു. എന്തുകൊണ്ടായിരുന്നു? അവൻ പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും സമുദ്രത്തിലുമുള്ള സകല സൃഷ്ടിയും അവയിലുള്ളതൊക്കെയും സിംഹാസനത്തിൽ ഇരിക്കുന്നവന് സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും എന്നേക്കും ഉണ്ടാകട്ടെ എന്ന് ആമേൻ ആമേൻ എന്നെ ആർത്തുഘോഷിക്കുന്നത് അവർ കേട്ടു. മുദ്രകൾ തുറന്നപ്പോഴുണ്ടായ സന്തോഷ സമയത്തെ കുറിച്ചൊന്ന് സംസാരിക്കാം. യോഹന്നാൻ അതിനുള്ളിലേക്ക് നോക്കിയിട്ട് കാലമാകുന്ന തിരശീലയിൽ കൂടി തന്റെ പേര് കണ്ടപ്പോൾ അതാ യോഹന്നാൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കണം. ഓ, അവൻ അത്രമാത്രം സന്തോഷവാനായിട്ട് പറഞ്ഞു, സ്വർഗത്തിലുള്ള സകലതും അവൻ യഥാർത്ഥത്തിൽ അത്രയും ഉച്ചത്തിൽ ആർത്തിരിക്കണം, ശരിയല്ലേ? സ്വർഗത്തിലുള്ള സകലതും ഭൂമിയിലും ഭൂമിക്ക് കീഴിലുള്ള സകല സൃഷ്ടിയും അവയിലുള്ളതെല്ലാം എന്നെ അവന് സ്തോത്രവും മഹത്വവും ജ്ഞാനവും ശക്തിയും ബലവും ധനവും എന്നേക്കും അവൻ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു കേട്ടു. ആമേൻ. എന്തുകൊണ്ടാണ് വെളിപാട് വന്നപ്പോൾ നമ്മുടെ ബന്ധുക്കാരനായ വീണ്ടെടുപ്പുകാരനായ കുഞ്ഞാട് മധ്യസ്ഥതയുടെ സിംഹാസനത്തിൽ നിന്നും തന്റെ അവകാശത്തെ കൈവശമാക്കുന്നതിന് മുമ്പോട്ട് വന്നു? ഓ, വേഗം കുഞ്ഞാട് താൻ മണവാട്ടിയെ എന്നേക്കും തന്റെ വശത്താക്കുന്നതിന് എടുത്തിടും. ആകാശസേനയെല്ലാം അവിടെ കൂടിയിടും. ഓ, അതൊരു മഹത്തായ കാഴ്ചയായിട്ട് വിശുദ്ധന്മാരെല്ലാം കരയറ്റ് വെണ്മയായിട്ട് നാം യേശുവിനോടൊപ്പം നിത്യതയിൽ വാഴും. ഓ, വരുവീൻ, ഭക്ഷിപ്പീൻ, യജമാനൻ വിളിക്കുന്നു, അവന്റെ വചനത്തിലാകുന്നു. വരുവീൻ, ഭക്ഷിപ്പീൻ. ഓ, എനിക്ക് വാക്കുകളെ കിട്ടുന്നില്ല. നോക്കൂ, വരുവീൻ, ഭക്ഷിപ്പീൻ, വരുവീൻ, ഭക്ഷിപ്പീൻ. യേശുവിൻ മേശയിൽ ഏതു നേരവും വന്ന് ഭക്ഷിപ്പീൻ, ഇപ്പോൾ തന്നെ. എന്നാൽ അവൻ മധ്യസ്ഥയുടെ സിംഹാസനം വിട്ടുകഴിഞ്ഞാൽ പിന്നെ യാതൊരു പ്രത്യാശയും ഉണ്ടാകില്ല. അവൻ ആയിരങ്ങളെ പോഷിപ്പിച്ചവൻ, വെള്ളത്തെ വീഞ്ഞാക്കിയവൻ തന്നെ. അവൻ തന്നെ പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്ന ഏവനും ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെയും ചെയ്യും. ഓ, അവൻ ഈ കാര്യങ്ങളെ ഈ അവസാന കാലത്തേക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. അവൻ തന്നെ ഈ കാര്യങ്ങളെ പറഞ്ഞിരിക്കുന്നു. അവൻ തന്നെ ഈ കാര്യങ്ങളുടെ വെളിപാടിന്റെ ഈ സമയത്ത് ഈ കാര്യങ്ങളെ വെളിപ്പെടുത്തി കാട്ടിയിരിക്കുന്നു. വരുവീൻ, ഭക്ഷിപ്പീൻ. ഓ, ഇത് വിട്ടുകളയരുതേ സഹോദര. ഇപ്പോൾ പ്രാർത്ഥനയ്ക്കായി ഒരു നിമിഷത്തേക്ക് നമ്മുടെ തലകളെ വണങ്ങാം. നാളെ രാത്രിയിൽ ദൈവത്തിന്റെ കൃപയാൽ നാം ഒന്നാമത്തെ മുദ്ര പൊട്ടിക്കുന്നതിന് ശ്രമിക്കുന്നതാണ്. ദൈവം നമുക്ക് വേണ്ടി അത് തുറന്നു തരികയാണെങ്കിൽ അതിന്റെ വെളിപാട് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം ഇത് ലോകസ്ഥാപന മുമ്പിൽ മറച്ചുവെക്കപ്പെട്ടിരിക്കുന്നു. ഇത് ചെയ്യുന്നതിന് മുമ്പായി പാപിയായ സ്നേഹിത അല്ലെങ്കിൽ ശീതോഷ്ണവാനായ സഭയിലെ അംഗമായവനെ, നിനക്ക് സഭയിൽ ഒരു അംഗത്വമുണ്ടോ? അതോ നിനക്ക് സഭയിൽ ഒരു അംഗത്വം ഇല്ലേ? നിനക്കൊരു അംഗത്വം മാത്രമാണ് ഉള്ളതെങ്കിൽ അതില്ലാതിരിക്കുന്നതും ഉള്ളതും ഒരുപോലെ തന്നെയാകുന്നു. നിനക്കാവശ്യമായതൊരു ജനനമാണ്. നീ യേശുവിന്റെ രക്തത്തിലേക്ക് വന്നിരിക്കണം. പാപത്തിന്റെ കരയെടുത്ത് മാറ്റി അതിന്റെ ഓർമ്മ തന്നെ ഇനിയും ഉണ്ടായിരിക്കാത്ത ആ ഒരു സ്ഥാനത്ത് നീ എത്തിയിരിക്കണം. നീ ഇതുവരെയും ആകാശത്തിൽ കുഞ്ഞാടിനെ എതിരേൽക്കുന്നതിനുള്ള തയ്യാറെടുപ്പ് നടത്തിയിട്ടില്ലെങ്കിൽ സർവശക്തനായ ദൈവം ഒരു ദൈവദൂതനാൽ ശുശ്രൂഷ ചെയ്യപ്പെട്ട് ഒരഗ്നിസ്തംഭത്താൽ എനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന അധികാരത്താലും പ്രത്യേക ചുമതലയാലും ഞാൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിന്നോട് കൽപ്പിക്കുന്നു, ഈ ഭൂമിയിലുള്ള ഏതെങ്കിലും ഒരു താൽക്കാലിക വാസസഭയിലെ വെറും ഒരു അംഗത്വം കൊണ്ട് അവനെ കണ്ടുമുട്ടാൻ ശ്രമിക്കരുത്. കടന്നുവരൂ, എനിക്കറിയാവുന്നിടത്തോളം മധ്യസ്ഥൻ ഇപ്പോഴും സിംഹാസനത്തിലായി പ്രായച്ചിത്തം നടത്തിക്കൊണ്ടിരിക്കുകയാകുന്നു. എന്തുകൊണ്ടെന്നാൽ നീ കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ഒരു ദിവസം വരും, അപ്പോൾ അവൻ ഒരു മധ്യസ്ഥൻ അവിടെ ഉണ്ടായിരിക്കില്ല. കാരണം ഏഴാമത്തെ സഭാകാലഘട്ടത്തിന്റെ നാം ജീവിക്കുന്ന ഈ നാഴികയെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ദൈവിക രഹസ്യങ്ങളെല്ലാം അന്ത്യകാലത്തിൽ വെളിപ്പെടുത്തി തരുമെന്നുള്ള ദൈവത്തിന്റെ വാഗ്ദത്തം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഇപ്പോൾ ന്യായീകരിച്ച് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ ഇനിയും എത്ര സമയം കൂടി അവശേഷിക്കുന്നു? പാപിയായ സ്നേഹിത, കടന്നുവരൂ. കർത്താവായ യേശുവേ, സമയം വളരെ താമസിച്ചിരിക്കുന്നു. ഒരുപക്ഷെ നാം ചിന്തിക്കുന്നതിലും ഈ നാഴിക താമസിച്ചിട്ടുണ്ടായിരിക്കാം. ഈ നാഴിക സമീപിച്ചുകൊണ്ടിരിക്കുന്നത് കാണുന്നതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. വിശ്വാസിക്ക് ഈ സമയം ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്തതിലും വെച്ച് ഏറ്റവും മഹത്തായ സമയമാകുന്നു. എന്നാൽ അവനെ തള്ളിക്കളയുന്നവനോ ഇതുവരെ കണ്ടിട്ടില്ലാത്തതിലും വെച്ച് ഏറ്റവും ദുഃഖകരമായ സമയമായിരിക്കും. വരുവാനിരിക്കുന്ന കഷ്ടങ്ങളും ദുഃഖങ്ങളും വിവരിച്ച് പറയുവാൻ വേണ്ടത്ര വാക്കുകൾ അക്ഷരമാലയിൽ കണ്ടുപിടിക്കാൻ കഴിയുകയില്ല. അതുപോലെ തന്നെ വിശ്വാസിക്ക് വരുവാനിരിക്കുന്ന അനുഗ്രഹങ്ങളെ വർണ്ണിക്കുവാൻ വേണ്ടത്ര വാക്കുകൾ നമ്മുടെ അക്ഷരമാലയിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കുവാൻ കഴിയുകയില്ല. പിതാവെ, ഒരുപക്ഷെ ആരെങ്കിലും ചിലർ ഇന്ന് രാത്രിയിൽ ഒരു പ്രത്യാശയില്ലാതെ ഇവിടെ ഇരിപ്പുണ്ടാകാം. അവർ ബുദ്ധിയുള്ള മനുഷ്യരായിരിക്കാം. ഇപ്പോൾ കൃപാസനത്തിൽ രക്തം ഇപ്പോഴും കിടപ്പുണ്ടെങ്കിൽ കുഞ്ഞാട് സിംഹാസനത്തിൽ നിന്നും ഇന്ന് രാത്രിയിൽ അവരുടെ ഹൃദയങ്ങളിലേക്ക് പുറപ്പെട്ടു വന്നിട്ട് അവർ നഷ്ടപ്പെട്ടവരാണെന്ന് വെളിപ്പെടുത്തി കൊടുക്കാനിടയാക്കണമേ. അവൻ തന്റെ രക്തം ചിന്തുന്ന കൈകൾ കൊണ്ട് അവരോട് വരൂ, ഇപ്പോൾ സമയമുള്ളപ്പോൾ വരൂ എന്ന് പറയാനിടയാകണമേ. കർത്താവേ, എന്റെ സന്ദേശത്തെ എന്റെ പ്രാർത്ഥനയോടെ ഞാൻ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പിതാവേ, നിനക്കിഷ്ടമായത് നീ പ്രവർത്തിക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ നമ്മുടെ തലകൾ വണങ്ങിയിരിക്കാം. ഈ അഭ്യർത്ഥനയും ഈ ആവശ്യവും നിങ്ങൾ ഇതുവരെ നിറവേറ്റിയിട്ടില്ലെങ്കിൽ, നിങ്ങളുടെ സഭയിൽ മാത്രമാണ് ആശ്രയിച്ചിട്ടുള്ളതെങ്കിൽ നിങ്ങളെ വീണ്ടെടുക്കുവാൻ യാതൊന്നും അവിടെ ഉണ്ടായിരിക്കില്ല. നിങ്ങൾ ഏതെങ്കിലും വിശുദ്ധന്റെ മധ്യസ്ഥതയിലാണ് വിശ്വസിച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾ അപ്പോഴും നഷ്ടപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയിൽ എന്തെങ്കിലും നല്ല കാര്യം നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ആശ്രയിക്കുന്നെങ്കിൽ നിങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ മാതാവിന്റെ പ്രാർത്ഥനയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ മാതാവിന്റെയോ പിതാവിന്റെയോ നീതി പ്രവൃത്തികളിൽ വിശ്വസിച്ചിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ നഷ്ടപ്പെട്ടവനാകുന്നു.
നിങ്ങൾ എന്തെങ്കിലും വികാരാവേശങ്ങളിലോ ഏതെങ്കിലും വിചിത്രമായ അനുഭവങ്ങളിലോ അന്യഭാഷ സംസാരിക്കുന്നതിലോ അല്ലെങ്കിൽ നൃത്തം ചെയ്യുന്നതിലോ ആണ് വിശ്വസിച്ചിരിക്കുന്നതെങ്കിൽ അതുമാത്രം വിശ്വസിക്കുകയും കുഞ്ഞാടിനെ വ്യക്തിപരമായി അറിഞ്ഞിട്ടുമില്ലെങ്കിൽ ദൈവമുമ്പാകെ ഞാൻ നിങ്ങളോട് ഇപ്പോൾ തന്നെ ദൈവവുമായിട്ട് ആ കാര്യം ശരിയാക്കാൻ ഞാൻ കൽപ്പിക്കുന്നു.
നിങ്ങളുടെ ഹൃദയത്തിൽ ആഴത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക. വളരെ എളിമയിലായിരിക്കുക, കാരണം ദൈവം എളിമയിൽ മറിഞ്ഞിരിക്കുന്നുവെന്ന് ഓർക്കുക. വേദപുസ്തകം പറയുന്നു, രക്ഷിക്കപ്പെട്ടവരെ സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ഇപ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആ നിത്യമായ തീരുമാനമെടുത്തുകൊണ്ട് കർത്താവേ, ഞാൻ അങ്ങനെ തീരുമാനിക്കുന്നു എന്ന് പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു തീരുമാനമെന്നത് ഒരു കല്ലാകുന്നു. എന്നാൽ ഒരു കൽപ്പണിക്കാരൻ ആ കല്ലിനെ എടുത്ത് ചെത്തി രൂപപ്പെടുത്തി ആ കെട്ടിടത്തിന് അനുയോജ്യപ്പെടുത്തുന്നില്ലെങ്കിൽ ആ കല്ലുകൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? അതിനുശേഷം പരിശുദ്ധാത്മാവ് നിങ്ങൾ എന്താകുന്നുവോ അതിൽ നിന്നും, നിങ്ങൾ എന്തായിരിക്കണമോ അതിലേക്ക് ചെത്തി രൂപപ്പെടുത്താനിടയാക്കട്ടെ. നിങ്ങളൊരു പശു പിടിച്ച സഭയിലെ അംഗം മാത്രമാണെങ്കിൽ, നിങ്ങളൊരു പാപിയാണെങ്കിൽ, നിങ്ങൾ എന്തുതന്നെയായാലും, നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയോ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ കൂടാതെയോ ആണെങ്കിൽ ദൈവം നിങ്ങൾക്ക് സമാധാനം നൽകുന്നതിനിടയാകട്ടെ. ഇപ്പോൾ കർത്താവേ, നിങ്ങളിലേക്ക് എങ്ങനെയാണ് വരേണ്ടതെന്ന് എനിക്കറിയാവുന്നത്രയും ബോധത്തോടുകൂടെ, കൂടാതെ തിരുവെഴുത്ത് പറയുന്നത് എപ്രകാരം എന്നറിഞ്ഞുകൊണ്ട് വചനത്തോടുകൂടി നിനക്കായി സമർപ്പിച്ചിരിക്കുന്ന ഇവരോടൊപ്പം ഞാൻ വരുന്നു. കർത്താവേ, വചനം ഈ ജനങ്ങളുടെ ഹൃദയത്തിൽ അതിന്റെ സ്ഥാനത്തെ കണ്ടുപിടിച്ചിരിക്കുന്നു എന്ന് ഇന്ന് രാത്രിയിൽ ഞാൻ വിശ്വസിക്കുന്നു. ആരെങ്കിലും ഇവിടെ അറിവില്ലാതെയോ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ മാധുര്യമേറിയ സാന്നിധ്യം അവരുടെ ഹൃദയത്തിൽ വസിക്കുന്നതിന്റെ ഉറപ്പ് അറിയാത്തവരായി, അതായത് കോപത്തോടും വ്യത്യസ്തതയോടും സ്വാർത്ഥതയോടും അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ഈ മഹത്തായ കാര്യത്തെ അവരിൽ നിന്നും അകറ്റിയിരിക്കുകയോ അല്ലെങ്കിൽ അവർ അതിൽ നിന്നും അകന്നിരിക്കുകയോ ചെയ്തിട്ടുണ്ടാകാം. അല്ലെങ്കിൽ ഏതെങ്കിലും മതസംഹിതയോ എന്തെങ്കിലും വികാരാവശ്യമോ അവരെ ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയുടെ മാധുരിത്വത്തിൽ നിന്നും അകറ്റി നിർത്തിയിരിക്കുന്നുവെങ്കിൽ അതിൽ നിന്നും ഇപ്പോൾ അവർ സ്വതന്ത്രരാകാനിടയാകട്ടെ. രക്തം ചിന്തുന്ന ആ കുഞ്ഞാട്, ആ പരിശുദ്ധ ബന്ധിക്കാരൻ സിംഹാസനത്തിൽ നിന്ന് പുറപ്പെട്ടു വന്ന് ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ ഇടനാഴിയിലെ നിഗൂഢ വെളിച്ചത്തിൽ കൂടി കടന്നുവന്ന് തന്റെ സ്വന്തമായവരെ അവകാശപ്പെടുത്തുവാനിടയാകട്ടെ. ദൈവമേ, ഇന്ന് രാത്രിയിൽ അവർ നിന്നെ സ്വീകരിക്കുന്നതിന് നീ അവരെ ഇടയാക്കണമേ. ഓരോ തീരുമാനങ്ങളും അവർ ഭക്തിയോടെ എടുക്കുന്നതിനും അവരെ ദൈവത്തിന്റെ പുത്രന്മാരും പുത്രിമാരുമായി ചെത്തി രൂപപ്പെടുത്തുവാൻ കഴിയുന്ന അവന് മാത്രമായി അവർ അവരെ തന്നെ സമർപ്പിക്കാനിടയാക്കണമേ. ഇപ്പോൾ ഭക്തിപരസരം പ്രാർത്ഥനയോട് ഇത് ചെയ്യുന്നതിന് എന്നെ അവൻ നയിക്കുന്നതിനനുസരിച്ച് ഞാൻ ഇത് ചെയ്യുകയാണ്. ഭക്തിയോടെ, ഭയഭക്തിയോടെ നിങ്ങൾ ദൈവം മുമ്പാകെ ആയിരിക്കുക. കാരണം അവൻ സ്വയം നിങ്ങൾക്കത് തെളിയിച്ചിരിക്കുന്നു. നിങ്ങളൊരു ക്രിസ്ത്യാനിയായിരുന്നില്ല, നിങ്ങളൊരു വിഭാഗീയ സഭയിൽ ചേരുന്നവനുമായിരുന്നില്ല, എന്നാൽ ഒരു വീണ്ടും ജനിച്ച ക്രിസ്ത്യാനിയായിരുന്നില്ല എന്ന് ഞാൻ അർത്ഥമാക്കുന്നു. എന്നാൽ നിങ്ങൾ ഭയഭക്തിയോടെ ഈ സന്ദേശം സത്യമാണെന്ന് വിശ്വസിക്കുകയും നിങ്ങൾ ഭയഭക്തിയോടെ ദൈവത്തിന്റെ കൃപയാൽ മാത്രമേ രക്ഷപ്രാപിക്കാൻ കഴിയുകയുള്ളൂ എന്ന് വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു. അവനിപ്പോൾ നിങ്ങളുടെ ഹൃദയത്തോട് സംസാരിക്കുന്നുവെന്നും നിങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾ അവനെ സ്വീകരിക്കാനും അവന്റെ വചനം നിങ്ങൾ എന്തായിരിക്കുന്നുവോ അതിൽ നിന്നും നിങ്ങൾ എന്തായിരിക്കണമോ അതിലേക്ക് രൂപപ്പെടുത്തുന്നതിന് തയ്യാറായിരിക്കുന്നു. അത് സാക്ഷീകരിക്കുന്നതിനായി നിങ്ങളുടെ സ്വന്തം കാലുകളിൽ നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുമോ? ഏതെങ്കിലും വ്യക്തി ആ തീരുമാനത്തെ എല്ലാത്തിനും മതിയായതായി എടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങളുടെ കാലുകളിൽ എഴുന്നേറ്റ് നിൽക്കുക. സ്വർഗീയ പിതാവേ, നിന്റെ വചനത്തെ എടുത്ത് ഉദ്ധരിക്കാനല്ലാതെ കൂടുതലായി എനിക്കൊന്നും അറിഞ്ഞുകൂടാ. ഇവിടെ ഇതാ ഈ മനുഷ്യർ അവരുടെ കാലുകളിൽ എഴുന്നേറ്റ് നിൽക്കുകയും അവർ ആയിരിക്കേണ്ടതായ നിലയിൽ അവർ ആയിരുന്നില്ല എന്നവർ അനുഭവപ്പെടുകയും ഈ മേഘങ്ങളിലേക്കുള്ള എടുക്കപ്പെടലിന് തയ്യാറായിരിക്കുന്നുമില്ല. കാരണം ഒരുപക്ഷെ ഒന്നാമത്തെ മുദ്ര ഞങ്ങൾക്ക് തുറപ്പെടുക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ അത് സംഭവിച്ചേക്കാനിടയുണ്ട്. പിതാവേ, ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞാൻ നിന്റെ ദാസനായി ക്രിസ്തു എന്ന മഹാനായ മധ്യസ്ഥന് ഈ പ്രാർത്ഥനയെ അർപ്പിക്കുന്നു. അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എന്റെ പ്രാർത്ഥന അവരോടൊപ്പം രക്തപങ്കലമായ ബലിപാട് കിടക്കുന്ന ദൈവത്തിന്റെ വെള്ളസിംഹാസനത്തിന്മേൽ ഇന്ന് രാത്രിയിൽ അർപ്പിക്കുന്നു. ഏത് നിമിഷത്തിലും കുഞ്ഞാട് സിംഹാസനം വിട്ട് മുമ്പോട്ട് വന്ന് തന്റെ അവകാശത്തെ സ്വന്തമാക്കുന്നതിനിടയുണ്ട്. അതിനുശേഷം പിന്നെ അവിടെ കരുണയുണ്ടായിരിക്കില്ല, അത് ന്യായവിധിയായി തീരും. കർത്താവെ, അനുവദിക്കണമേ ഈ ജനങ്ങൾ അവരുടെ കാലിൽ എഴുന്നേറ്റ് നിൽക്കുകയും അവരുടെ ഹൃദയങ്ങളിൽ ഏറ്റുപറയുകയും ദൈവത്തിന്റെ ആത്മാവ് അവരെ വളക്കുകയും ചെത്തി രൂപപ്പെടുത്തി ദൈവമായ കർത്താവിന്റെ ഭവനത്തിലേക്ക് ജീവനുള്ള കല്ലുകളായി തീരാൻ ആഗ്രഹിക്കുന്നു. പിതാവ്, ഇത് അനുവദിച്ചു തരണമേ. ഞാൻ അവരെ ഇപ്പോൾ നിനക്ക് സമർപ്പിക്കുന്നു. നീ പറഞ്ഞ മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്ന ഏവനെയും സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെയും അവന്റെ വിശുദ്ധ ദൂതന്മാരുടെയും മുമ്പിൽ ഞാനും ഏറ്റുപറയും. ഇപ്പോൾ നീ അവരുടെ എല്ലാം സാന്നിധ്യത്തിൽ അവിടെ ഇരിക്കുന്നുണ്ടല്ലോ. ഇന്ന് രാത്രിയിൽ അവർ നിൽക്കുകയും നിന്നോട് ഏറ്റുപറയുകയും ചെയ്യുന്നു. കർത്താവ്, ഇത് അവരുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നാണെങ്കിൽ ദൈവത്തിന്റെ വചനം സത്യമാണെന്ന് തീർച്ചയായിരിക്കുന്നതുപോലെ നീ ഇപ്പോൾ അവർക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കുകയും ബലിക്കുഞ്ഞാടിന്റെ ശുദ്ധീകരിക്കുന്ന രക്തത്തിന്റെ കൃപയുടെയും കരുണയുടെയും മണ്ഡലത്തിൽ നീ അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. കൂടാതെ അവർ നിനക്കുള്ളവരായി തീരട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇപ്പോൾ ഈ ജനങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്നത് നിങ്ങൾ കാണുന്നു. ഈ ചെറുപ്പക്കാരൻ ഇതാ ഇവിടെ നിൽക്കുന്നു. കൂടാതെ ബാക്കി അവിടെ നിൽക്കുന്ന എല്ലാവരും നിങ്ങളുടെ ഉള്ളിൽ എല്ലാ പാപവും ശിക്ഷാവിധിയും പോയി കഴിഞ്ഞിരിക്കുന്നു എന്ന് അനുഭവപ്പെട്ടിരിക്കുന്നു. അവരുടെ അടുത്തായിരിക്കുന്ന ആരെങ്കിലും എഴുന്നേറ്റിട്ട് അവരുടെ കൈ പിടിച്ച് കുലുക്കിക്കൊണ്ട് പറയുക, സഹോദര, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സഹോദരി, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് നിങ്ങൾ അവരോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവരുടെ കൈ പിടിച്ച് കുലുക്കിക്കൊണ്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറയുക. ഇപ്പോൾ ബാക്കിയുള്ള കാര്യം സർവശക്തനായ ദൈവത്തിന്റെ കൈകളിലാകുന്നു. ദൈവരാജ്യത്തിലേക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എനിക്ക് ചെയ്യാൻ കഴിയാവുന്നതെല്ലാം ചെയ്ത് ഞാൻ നിങ്ങളെ സഹായിക്കുന്നതാണ് എന്ന് അവരോട് പറയുക. ഓ, ഇന്ന് വിളിക്കുന്നു. ഓ യേശു വിളിക്കുന്നു. സ്നേഹത്തോടെ ഇന്ന് അവൻ വിളിക്കുന്നു. നിങ്ങൾ അവനെ സ്നേഹിക്കുന്നുണ്ടോ? അവൻ അത്ഭുതവാനല്ലേ? ഓ, ഈ വചനത്തെ കൂടാതെ നാം എന്ത് ചെയ്യുമായിരുന്നു? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനവും കൊണ്ട് ജീവിക്കുന്നു. ഓ, നിന്റെ വചനത്താൽ കർത്താവേ എന്നെ പോഷിപ്പിക്കണമേ.
നാൾ സമീപിക്കുന്നുവെന്ന് കാണും തോറും ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ അത് അധികാധികമായി ചെയ്യേണ്ടതാകുന്നു. ദൈവ ഇഷ്ടമെങ്കിൽ നാളെ രാത്രിയിൽ ദൈവകൃപയാൽ എന്നിലുള്ളതെല്ലാം കൊണ്ട് ശ്രമിച്ച് അവനോട് മധ്യസ്ഥത ചെയ്യുന്നതിന് ഞാൻ അപേക്ഷിക്കുന്നതാണ്. അതായത് ഈ മുദ്രകളിലെ രഹസ്യങ്ങൾ വെളിപ്പെട്ടു വരുമ്പോൾ അത് ദൈവത്തിന്റെ വചനത്തെ ജനങ്ങൾക്ക് പ്രഖ്യാപിക്കപ്പെടുന്നതിനിടയാക്കും. ഞാൻ നിങ്ങളെ ഇനിയും കണ്ടുമുട്ടും വരെ ദൈവം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. ഞാനിപ്പോൾ ഈ യോഗത്തെ ശ്രേഷ്ഠ സഹോദരനും പാസ്റ്ററുമായ സഹോദരൻ നെവിലിനെ ഏൽപ്പിക്കുന്നു. എത്ര പേർ സഹോദരൻ നെവിലിനെ സ്നേഹിക്കുന്നുണ്ട്! ഇപ്പോൾ നാം എല്ലാവരും അദ്ദേഹത്തെ സ്നേഹിക്കുന്നു. സഹോദരൻ നെവിൽ മുമ്പോട്ട് കടന്നു വരൂ. സഹോദരൻ നെവിൽ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സഹോദര,
expect great things of the Lord as we have already received from his bountiful hand. Shall we bow our heads together in a word of prayer? Heavenly